പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ പിതാവെ, ഇന്നു രാവിലെ നേരം ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതിൽ നിന്നും കർത്താവിന്റെ വചനത്തെ തുറക്കാനായി വീണ്ടും ഒരിക്കൽ കൂടി വരാനുള്ള മഹത്തായ സമയം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൂടാതെ പ്രാർത്ഥനയോടെ ഇപ്പോൾ ഈ ആരാധന സ്ഥലത്തു നിന്നും ആനന്ദത്തിന്റെ ഹൃദയങ്ങൾ സന്തോഷത്താൽ നിറഞ്ഞു പോകാനായി ദൈവം വസിക്കുന്നതിൽ നിന്നും പരിശുദ്ധാത്മാവെടുത്ത് അതിനെ ഞങ്ങൾക്ക് പ്രസംഗിച്ചു തരാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്തായ വിടുതലിന്റെ ശക്തി പ്രദർശിപ്പിച്ച് ബന്ധനത്തിലായിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനുള്ളതുമായ കാര്യങ്ങളെ ഞങ്ങളെ അറിയാനിടയാക്കണമേ കർത്താവെ. ഈ വക കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനം വായിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സ്ഥലം വിട്ട് തിരികെ യാത്ര ചെയ്യുമ്പോൾ ഇപ്രകാരം ഞങ്ങളുടെ ഹൃദയത്തിൽ പറയാനിടയാകട്ടെ. നാം യാത്രയിലായിരുന്നപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? അങ്ങയുടെ ഈ സത്യത്തിനായി എല്ലായിടത്തും ഇന്ന് നിലകൊള്ളുന്ന അങ്ങയുടെ ദാസന്മാരായ ഓരോ ധർമ്മോപദേശികളെയും അനുഗ്രഹിക്കണമേ. രോഗികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളണമേ. രോഗത്താൽ കഷ്ടപ്പെടുന്ന ശരീരമുള്ളവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, നീ ജനങ്ങളിലേക്ക് കടന്നുപോയിട്ട് അതിൽ നിന്നും മുൻകുറിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ അന്വേഷിച്ച് കർത്താവെ അതിന്റെ പാതയിൽ തന്നെ പ്രകാശം മിന്നാൻ തക്കവണ്ണം ഏതെങ്കിലും വിധത്തിൽ പുറത്തു കൊണ്ടുവരണം എന്ന് ഞങ്ങൾ യാചിക്കുന്നു കർത്താവെ. കാരണം സമയം താമസിച്ചു കൊണ്ടിരിക്കുന്നു എന്നും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാറായി വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നും അതിവേഗം ഇനി കാലമുണ്ടാകില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവവും തന്റെ ജനങ്ങളും ഏകീഭവിച്ചു കഴിയുമ്പോൾ സമയവും നിത്യതയും തമ്മിൽ ഏകീഭവിക്കും. അവന്റെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടരോടൊപ്പം ക്രിസ്തുവിലേക്ക് ഏകീഭവിക്കുന്ന കൂട്ടരോടൊപ്പം ഞങ്ങളും എണ്ണപ്പെടേണ്ടതിന് അതിനായി ആ സമയത്തിനായി ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ എന്താകും എന്നറിയാതിരിക്കുന്നതിനാൽ കർത്താവെ, ഞങ്ങളുടെ അറിവിനനുസരിച്ച് ഇന്നത്തേക്ക് അങ്ങ് ഞങ്ങൾക്കായി കരുതിയിരിക്കുന്നതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകാൻ ഇന്നു ഞങ്ങളെ സഹായിക്കണമേ. അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നിങ്ങളിരുന്നാലും ഇന്നു രാവിലെ നേരം ഞാൻ അകത്തേക്ക് വരുമ്പോൾ കർത്താവിനെ സേവിക്കാനായി ജനങ്ങൾ കൂടി വന്നിരുന്നത് കണ്ടു. തീർച്ചയായും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നു രാത്രിയിലേക്കുള്ള പ്രഖ്യാപനം ഞങ്ങളിപ്പോൾ നടത്താൻ പോകുന്നു. ഇന്നു രാത്രിയിൽ രോഗസൌഖ്യ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നു രാത്രിയിൽ ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അവർ ഞാൻ അകത്തേക്ക് വരുമ്പോൾ എന്റെ മകൻ ബില്ലി എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു മാന്യ വ്യക്തിയുണ്ട്, ഒരു പാവം പിടിച്ച മനുഷ്യൻ വളരെ ദൂരെ നിന്നും വാഹനമോടിച്ചു വന്നിരിക്കുന്നു. പിന്നെയും പറഞ്ഞു, ഡാഡി, ഞാൻ അദ്ദേഹത്തെ ഒരു മുറിയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തിരികെ എത്തിയപ്പോൾ നന്നേ താമസിച്ചു പോയിരുന്നു. ആയതിനാൽ ഇന്നു രാവിലെ നേരം സംസാരിക്കാൻ പോകുന്ന സൺഡേ സ്കൂൾ വിഷയത്തെക്കുറിച്ച് എനിക്ക് അധികമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നാം അതിനായി തയ്യാറെടുക്കുകയും സന്ധ്യാ സർവീസിനായി തയ്യാറാകുകയും ചെയ്യുമ്പോൾ ഇന്നു രാവിലെ സൺഡേ സ്കൂൾ പോലെയുള്ള ഒന്നിലേക്ക് ഒരു വിഷയത്തിനായി ഒരു സഹോദരൻ സംസാരിച്ചപ്പോൾ ഞാൻ കുറിച്ചെടുത്ത കുറിമാനങ്ങളിൽ ചിലത് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ബില്ലി പറഞ്ഞു, അവിടെ രോഗിയായിരിക്കുന്നൊരു മനുഷ്യനുണ്ട്. പറഞ്ഞു, താങ്കളൊന്നു പോയി അയാളെ സന്ദർശിച്ചാൽ കൊള്ളാം എന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ആ മുറിയിലേക്ക് പോയി. അവിടെ എന്റെ പ്രായം വരുന്ന ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങളായിരുന്ന ആ മുറിയിൽ ഇറങ്ങി വന്നു. രോഗസൌഖ്യ സർവീസിനെ പറ്റി പറഞ്ഞുകൊണ്ട് അതിനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അവൻ അവിടേക്ക് വന്നു. ചിന്തിച്ചു നോക്കൂ, കാണുന്നു. അത് മാത്രമല്ല, അവൻ ചെയ്തിരുന്നതെല്ലാം അവൻ ഈ സഹോദരനോട് പറഞ്ഞു. അവൻ ചെയ്തിരുന്നത് എന്താണ്, അവന്റെ പ്രശ്നത്തിന്റെ കാരണമെന്താണ്, അവൻ വന്നത് എവിടെ നിന്നാണ്, അതിനെക്കുറിച്ചുള്ള സകലതും പറഞ്ഞു. അവിടെ ആ മുറിയിൽ ഒരു വലിയ കറുത്ത നില തൂങ്ങിക്കിടന്നിരുന്നു. അതിനുശേഷം അത് ചെറുതായി പിന്നെയും ചെറുതായി തീർന്നപ്പോൾ പരിശുദ്ധാത്മാവ് അതിന്മേൽ പിടുത്തമിട്ടു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ആ മനുഷ്യൻ ഇവിടെ എവിടെയോ പുറകിലായിട്ടുണ്ടാകുമെന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കെട്ടിടത്തിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നു വന്നേക്കാം. എന്നാൽ എങ്ങനെയും സർവീസിനായി അവരിവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അവർ വാഷിംഗ്ടണിലെ യാക്കിമോയിൽ നിന്നും വാഹനമോടിച്ചാണ് ഇവിടെ വരെ വന്നത്. കൂടാതെ അദ്ദേഹം സുവിശേഷം ചെയ്യുന്ന ഒരു മിനിസ്റ്ററും കൂടെയാണ്. എന്നാൽ അവിടെയുണ്ടായ ദൈവത്തിന്റെ കൃപയോ നോക്കൂ. ആ മനുഷ്യൻ രോഗനിർണയ സ്ഥലത്തും മറ്റെല്ലാവിധ ചികിത്സകളുടെയും കടന്നുപോയിരുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. ആ മനുഷ്യനായി ഒരുപക്ഷെ ഡോക്ടർമാർക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലും അവർ പരിശ്രമിച്ച് നോക്കിയെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക തുടൽ ഗതി തിരിച്ചു കളഞ്ഞു. ആഘാതം കൊടുത്തുകൊണ്ടുള്ള ചികിത്സകൾ ശരിയാണ്, എന്നാൽ നാം അതിനെ ഇരുട്ടിൽ വെക്കുന്ന ഒരു വെടി എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ അത് നിങ്ങളെ കൂടുതൽ മോശമാക്കിയെന്നും വരാം. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ അവർ നിങ്ങളിലേക്ക് മരുന്ന് കയറ്റുമ്പോൾ നിങ്ങൾക്കറിയാമായിരുന്ന എല്ലാം തന്നെ ഒരുപക്ഷെ മറന്നുപോയെന്നും വരാം. എന്നാൽ കർത്താവായ ദൈവം അവന്റെ ദയയും കൃപയും എങ്ങനെയുള്ളത്! അവനായി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും മുമ്പേ തന്നെ അതവിടെ വന്നു കഴിഞ്ഞിരുന്നു. കാണുന്നു, അത് ചെയ്യുന്നതിന് ആ പ്രത്യേകമായ തൊടൽ ദൈവത്തിന്റെ തീർച്ചയായ എന്തോ ഒന്നായിരുന്നു. ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, ഇപ്പോൾ ആ മനുഷ്യനെ കാണാനും പരിശോധിക്കാനുമായി ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, നിങ്ങൾക്കതിന്ന് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഈ ആഴ്ചയിൽ രാജ്യത്തിന്റെ താഴ്വാരത്ത് ഞാൻ താമസിക്കാൻ പോകുന്നു. അവിടെയുള്ള എന്റെ സ്നേഹിതന്മാരെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ കാണാൻ പോകുന്ന ഈ വലിയ യോഗങ്ങൾക്കുമ്പുള്ള ഒരു ചെറിയ വിശ്രമമാണിത്. ഞാൻ വീട്ടിലേക്ക് വന്നത് അവിടേക്ക് പോയി ഈ സഹോദരന്മാരോടൊപ്പം അണ്ണാൻ വേട്ട ചെയ്യാനായിട്ടാണ്. ഞാൻ അവിടെ താമസിക്കാൻ പോകുന്ന ഈ കുടുംബം ശരിക്കും പറഞ്ഞാൽ കുടുംബങ്ങൾ പ്രിയമേറിയ ജനങ്ങളാണെന്ന് തീർച്ചയാണ്. അവർ ഒരു മാന്യരും യഥാർത്ഥ സഹോദരനും കൂട്ടുകാരുമാകുന്നു. അവരിൽപ്പെട്ട ഒരാൾ നായാട്ടു നായ്ക്കളുടെ ഒരു വലിയ പ്രേമിയാകുന്നു. അദ്ദേഹത്തിന് ഒരു കൂട് നിറയെ അവിടെ അവയുണ്ട്. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു ചെറിയ വേട്ടനായ്, ഞാൻ അതിനെ ഇങ്ങനെ വിളിക്കുന്നു, ഒരു നായയുടെ പകുതി പൊക്കവും രണ്ട് നായയുടെ നീളവും ഉണ്ടാകും. അതവിടെ വീട്ടിന് ചുറ്റുമായി ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ അങ്ങനെയുള്ള ഒന്ന് ജോക്ക് ഉണ്ടായിരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നു എങ്കിൽ. കാരണം അരിസോണയിൽ അവന് ഉപയോഗിക്കാൻ കഴിയില്ല. അവൻ കള്ളിമുള്ളിൽ കുടുങ്ങിപ്പോയാൽ അതവന്റെ അന്ത്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയും കൂടെ പറഞ്ഞു, താങ്കൾക്കതിനെ അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. രാജ്യത്തിന്റെ ആ ഭാഗത്ത് അവർ അവിടെ നായ്ക്കളെ ഉപയോഗിക്കാറില്ല. കാരണം അവിടെ അവർക്ക് അവയെ ഉപയോഗിക്കാൻ കഴിയില്ല. അവയ്ക്ക് സംഭവിക്കാം. മാത്രമല്ല കാലാവസ്ഥയും രാജ്യത്തിലെ കള്ളിമുള്ളുകളുടെ പ്രദേശത്തിന്റെ അവസ്ഥയും ആയതിനാൽ അവ കൊല്ലപ്പെടാം. മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവയെ അവിടേക്ക് കൊണ്ടുപോയാൽ അവനെ പുറമെ വെച്ച് ഒരുപക്ഷെ ഒരു ചെന്നായോ മറ്റോ കൊന്നുകളഞ്ഞെന്നും വരാം. അതിനാൽ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് അവ എടുക്കാവുന്നതാണ്. എന്നാൽ ഞാൻ അവൻ എടുത്തില്ല. ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ നായ്ക്കളിൽ വെച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു എന്നറിയാൻ സാധിച്ചു. ഈ മനുഷ്യന് ഒരു ചെറിയ സുന്ദരിയായ ഭാര്യയും കൊച്ചുകുഞ്ഞുങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം അവൾ തന്റെ കാർ പിന്നോട്ടെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾക്കുണ്ടായിരുന്നത് ഈ ഓൾസ് മൊബൈൽ കാറായിരുന്നു. ആ ചെറിയ നായ്ക്ക് ഏകദേശം ഇത്രയേ നീളമുണ്ടാകൂ. അതൊരു കുഞ്ഞു നായ്ക്കുട്ടിയാണ്. അവൾ നേരെ അതിന്റെ മുകളിലൂടെ അതിനെ ഓടിച്ചു കയറ്റി. ആ ഓൾസ് മൊബൈൽ ആ ചെറിയ നായയുടെ കുറുകെ ഓടിക്കുകയായിരുന്നു. അതിന്റെ മുതുകിൽ ഇവിടെയായി. ഈ കാർ ഓടിക്കയറി അതിനെ ചതച്ചു കളഞ്ഞു. കാറിന്റെ ടയർ ഉരുണ്ടു പോയിരുന്ന പാതയിലുള്ള കല്ലുകൾ അവന്റെ വയറ്റിലൂടെ തുളച്ചു കയറി. ആ ഭാര്യ ആ ചെറിയ നായയെ നേരെ മൃഗാശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോയില്ല. കാരണം മൃഗാശുപത്രിക്കാർ അതിനെ അപ്പോൾ തന്നെ ഉറക്കാനുള്ള മരുന്ന് കുത്തിവെക്കുകയും അത് ചത്തുപോകുകയും ചെയ്യുമായിരുന്നു. കാണുന്നു, അവിടെ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനും കൂടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ അവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു, അതെന്റെ നായ ആയിരുന്നെങ്കിൽ ഞാൻ അതിനെ വെടിവെക്കുമായിരുന്നു. പറഞ്ഞു, അത്ര തന്നെ, അങ്ങനെ അതിനെ കട്ടപ്പെടാൻ അനുവദിക്കുമോ? ഞാൻ പറഞ്ഞു, അതെ, നമുക്കതിനെ വെടിവെച്ചു കൊല്ലണ്ട. ഞാൻ പറഞ്ഞു, നമുക്കല്പം കാത്തിരിക്കാം. എല്ലാവരെയും ദൂരമാക്കിയിട്ട് കടന്നുപോയി അതിനായി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ചെറിയ നായ് എന്നോടൊപ്പം പോർച്ചു വരെ നടന്നു വന്നു. അപ്പോൾ അവൻ കാണുന്നോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾക്കത് നൽകപ്പെടും. എന്ത് യാചിച്ചാലും അത് നമ്മുടെ കർത്താവാണ്. അതങ്ങനെയല്ലേ? അവൻ അത്ഭുതവാനും ആശ്ചര്യവാനുമാകുന്നു. ഇന്നു രാവിലെ നേരം നാം അവനെ സ്നേഹിക്കുകയും അവനിൽ നിന്നും അറിയാനായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നതും തീർച്ചയാണ്. ഈ കൂട്ടായ്മയിലെ വിശ്വാസികൾപ്പെട്ട വളരെ നല്ല ഒരു അംഗത്തിന്റെ പ്രായമേറിയ ഭാര്യ ഭർത്താക്കന്മാർ അമ്മയെയും അപ്പനെയും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ആ അമ്മയ്ക്ക് ഓ, അവൾ ഏകദേശം 100 അടുത്തൊന്ന് കണ്ടിരുന്നു. ഡാഡിയും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഏകദേശം 12 വർഷമായി ഈ മനുഷ്യന് അനങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിൻഭാഗം വെച്ച് നിവർന്നു കിടക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹത്തിന് വശത്തേക്ക് തിരിഞ്ഞു കിടക്കാനോ മറ്റൊന്നും ചെയ്യാനോ കഴിയില്ലായിരുന്നു. അവിടെ തന്നെ 12 വർഷം കൊണ്ട് കിടന്നിരുന്നു. വളരെ നല്ല വയസ്സുണ്ട്. അമ്മയ്ക്കും ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു. ഏകദേശം 100 അടുത്ത് വരുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അവളുടെ മാനസിക നില തകർന്നിട്ട് ഒരു വയസ്സ് എന്ന വസ്തുവായി മാറിയിരിക്കുന്നു. അവൾക്കുള്ളതെല്ലാം ആരോ എടുത്തുകൊണ്ടു പോകുന്നു എന്നവൾ ചിന്തിച്ചിരുന്നു. ഞാൻ നോക്കുമ്പോൾ മേശയ്ക്ക് ചുറ്റിനും ഞങ്ങളെല്ലാവരും ചെറുപ്പക്കാരും പ്രായമേറിയവരും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നാം എവിടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന മകളയുടെ അമ്മയും ഡാഡിയുമായിരുന്നു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വിധത്തിലും കൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായും നാം ഓരോരുത്തരുമായിരിക്കുന്നു. കാണുന്നോ, ഒരു നിമിഷം, നാം പാഠം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എവിടേക്കാണ് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ മരിക്കും. നിത്യജീവന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വ്യവസ്ഥയെ നാം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നാം ചെയ്യുന്ന ഏറ്റവും മൂഢതരമായ കാര്യമായിരിക്കില്ലേ? അതിനെക്കുറിച്ച് നാം എന്താണ് ചിന്തിക്കുന്നത്? അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മറ്റെന്തെങ്കിലേക്കും തിരിച്ചു കളയാനായി നമ്മുടെ മനസ്സിൽ എന്താണുള്ളത്? നിങ്ങൾ ഒരു 100 ദശലക്ഷം ഡോളർ സമ്പാദിച്ചാലോ? നിങ്ങൾ ഇന്ത്യാന സംസ്ഥാനത്തെയോ മറ്റേതൊരു സംസ്ഥാനത്തെയോ, അതുമല്ല മുഴുവൻ രാജ്യത്തെയോ, അതുമല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് മുഴുവൻ ലോകത്തെയോ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് എന്താണ്? നിങ്ങൾ വളരെ നാളുകൾ ജീവിച്ചിരുന്നാലും നിങ്ങൾക്ക് അതിലേക്കും കൂടെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. കാണണോ, തുടർച്ചയായി ദിവസം തോറും നിങ്ങളുടെ ഹൃദയം തുടിക്കുന്ന ഓരോ നിമിഷത്തും നിങ്ങൾ നേരെ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു വിജയവുമില്ല. നിങ്ങൾ പരാജയപ്പെട്ട വശത്താകുന്നു. മാത്രമല്ല, നിങ്ങൾ നഷ്ടമായി കൊണ്ടുമിരിക്കുന്നു. എന്നാൽ വാഗ്ദാനം ഓർത്തുകൊള്ളുക, അതായത് എന്റെ നാമനിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഇപ്പോൾ മുഴുവൻ ലോകത്തെയും നിങ്ങളുടേതായി നിങ്ങൾ കണ്ടെത്തിയാലും ജീവനെ കണ്ടെത്തുന്നതിനേക്കാൾ വലിയ സമ്പത്ത് എന്താണുള്ളത്? എന്നാൽ നിങ്ങൾ ജീവനെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് വെച്ച് ഏറ്റവും വലുത് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ എന്റെ ഇടതുവശത്തേക്ക് വീണ്ടും നോക്കി ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ച മറ്റൊരു ട്രോഫിയെ കൂടെ കാണൂ. ഒരു ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നെ ഫോണിലൂടെ വിളിച്ചു ഈ ശരീരത്തിന്റെ അഥവാ ഈ സഭയിലെ ഒരു പ്രിയ അംഗം. ഞാൻ ഇതിനെ ഒരു സഭയിൽ എന്ന പോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അതായത് ഞാൻ ചിലരോട് സംസാരിച്ചതുപോലെ അവർ ചോദിച്ചു, അതെ, താങ്കൾ ഏത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നിൽ ഉൾപ്പെടാതെ. നിങ്ങൾ ഏത് വിഭാഗീയ സഭ ഉൾപ്പെട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നിലുമില്ല. ചോദിച്ചു, അതെ, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തിലാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തിൽ. ഒരു രാജ്യം, ഏകാത്മാവിൽ നാം ആ രാജ്യത്തിലേക്ക് സ്നാനമേറ്റിരിക്കുന്നു. ഏകാത്മാവിനാൽ എല്ലാവരും ഈ രാജ്യത്തിലേക്ക്. യേശു പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലുമാകണം. മറുരൂപമലയിലെ രൂപാന്തരണത്തിന് മുമ്പ് ഒരു ദിവസം അവൻ നിന്നുകൊണ്ട് പറഞ്ഞു, രാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ഇവിടെ നിൽക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മറുരൂപമലയിലൂടെ നാം കടന്നുപോയാൽ അത് മുൻകൂട്ടി പറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ബൈബിൾ ഇങ്ങനെയും പറയുന്നു, ദൈവരാജ്യം നിങ്ങളിലാകുന്നു. ആയതിനാൽ ഇതല്ല അവരുടെ വീടെന്നും ഇത് ഒരു രാജ്യത്തിന്റെ ജനങ്ങളാകുന്നുവെന്നും സ്പഷ്ടമായി പറയുന്നവരാകുന്നു. ഇതല്ല നമ്മുടെ വീട്. രാജ്യം സ്ഥാപിക്കാനായി രാജാവ് വരുന്നതിനെ നാം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഡാഡിയെപ്പോലെ വയസ്സുള്ള സഹോദരൻ എന്നെ ഒരു അത്യാഹിത കേസിനായി വിളിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം വളരെ നാളുകളായി എനിക്ക് അദ്ദേഹത്തെ അറിയുക പോലും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാനായി ഇവിടെ വെച്ച് കൂട്ടിയത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആ മനുഷ്യന് അടുത്തു തന്നെ 91 വയസ്സാകാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ, അവളൊരു നേഴ്സ് ആയിരുന്നാൽ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു സമ്പൂർണ്ണ ഹൃദയസ്തംഭനമുണ്ടായി. അതിനു പുറമെ അദ്ദേഹത്തിന് ഞാൻ വിളിച്ചു, എനിക്ക് പേര് പറയാനറിയില്ല, ഹൃദയസ്തംഭനം. അതൊരു സമ്പൂർണമായ ഹൃദയസ്തംഭനമാകുന്നു. ഡോക്ടർ ഒരിക്കലും ഒരു പ്രതീക്ഷയും കൊടുക്കില്ല. ആ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിക്കാനിടയായി. ഞാൻ എന്റെ പഴയ ചെറിയ ഫോണിൽ കയറി എനിക്ക് കഴിയാവുന്നതിൽ ഏറ്റവും വേഗത്തിൽ ഞാൻ നേരെ ഓഹിയായിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു. അതിന്റെ വീലുകളിൽ ഒരെണ്ണത്തുനിന്ന് ടയർ പുറത്തേക്ക് ചാടിയിട്ട് അത് നേരെയല്ല ചുറ്റിക്കൊണ്ടിരുന്നെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ എത്തി. ഏകദേശം 11 മണിയാകുമ്പോൾ പെട്രോൾ ബങ്കിൽ നിന്നും നിറച്ചിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. മാത്രമല്ല, അത് തുടർന്നാൽ കർത്താവ് വരാൻ താമസിച്ചാൽ, നേരത്തെ ആയാലും അല്പം താമസിച്ചാലും ഞങ്ങൾ രണ്ടാളും ഒരാൾ മറ്റേയാൾ നിന്നും വേർപെടേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ അത് മേഘങ്ങളിലേക്കെടുക്കപ്പെടലിൽ ദോഷം ചെയ്യുകയില്ല. കാണണോ? ഇല്ല. അപ്പോൾ അവർ മുമ്പേ വരും. കടന്നു പോയിരിക്കുന്നവർ അവരാണ് പ്രത്യേക അവകാശമുള്ളവർ. അവർ ആദ്യം കടന്നു വരും. കാണണോ? കാണണോ? കർത്താവിന്റെ പ്രത്യക്ഷത അവരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാവുകയോ തടസ്സമാവുകയോ ചെയ്യില്ല. കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുകയും ഉടൻ തന്നെ ഒരു കണ്ണ് ചിമ്മുന്നതിനുള്ളിൽ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് ആകാശത്തിലെടുത്തുകൊള്ളപ്പെടും. കാണണോ? ജീവിച്ചിരിക്കുന്നവരുടെ മേലെ ആദ്യം പോയി കഴിഞ്ഞവർക്ക് പ്രത്യേക അവകാശമുണ്ട്. 11 മണിക്ക് ഞാൻ പെട്രോൾ ബങ്കിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവനെ കുറിച്ച് വിഷമിക്കേണ്ട, തെരുവിൽ വച്ച് നീ അവന്റെ കൈ വീണ്ടും പിടിച്ചു കുലുക്കാൻ പോകുന്നു. മാത്രമല്ല, അവൻ ആലയത്തിൽ വരികയും ചെയ്യും. 91 വയസ്സായി മരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ. ലീമായിലെ ആശുപത്രിയിൽ വച്ച് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന് പ്രിയരായവരെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞു. അതിന്റെ ഉള്ളിലെ കടന്നുപോയി. അവിടെ വെച്ച് തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് എന്തോ അസാധാരണമായി സംഭവിച്ചിരിക്കുന്നു. പറഞ്ഞു, അദ്ദേഹം 11 മണി മുതൽ കൂടുതൽ നന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, അപ്പോൾ ഞാൻ ആ ജനങ്ങൾക്ക് കർത്താവ് വളരെയേറെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറയേണ്ട ആവശ്യമില്ല എന്നവർക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് മാറ്റമുണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ആദ്യം അവരാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അവരോട് സത്യമേ പറയാറുള്ളൂ എന്നവർ അറിഞ്ഞിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ലൂയിസ്വില്ലയിലെ ബ്ലൂബോർ കഫ്റ്റീരിയയിലേക്ക് ഭക്ഷിക്കാൻ പോകുമ്പോൾ അവിടെയാണ് ഈ കൂട്ടായ്മയിലുള്ള 80% പേരും കൂടി വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തെരുവന്റെ മറുവശത്തുനിന്നും ആർ വരുന്നുവെന്നറിയാമോ? അവൻ എന്നോട് പറഞ്ഞതുപോലെ കൃത്യമായും തെരുവിൽ കൂടെ താഴേക്ക് നമ്മുടെ സഹോദരൻ ഡച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയം കുലുങ്ങിപ്പോയി എന്ന് ഞാൻ പറയട്ടെ. തെരുവിൽ വെച്ച് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു കുലുക്കി. അത് കഴിഞ്ഞ് ഞാനിവിടെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ കടന്നു വന്ന് ഐക്യത്തിന്റെ അവസ്ഥ എന്ന വിഷയത്തിന്മേൽ സംസാരിച്ചു. ഐക്യതയുടെ സമയത്തിന്റെ ചിഹ്നം. അതുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചു. ദൈവത്തിന്റെ ഒരു ട്രോഫി എന്നോണം ഇതാ നമ്മോടൊപ്പം ഇവിടെ ഇന്ന് അദ്ദേഹം ആലയത്തിലിരിക്കുന്നു. ആ തമ്പിന്റെ കീഴിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൈപിടിച്ചു കുലുക്കുമ്പോൾ അദ്ദേഹം ഓക്സിജന്റെ തമ്പിനകത്താണ് കിടന്നിരുന്നത്. ഞാൻ പറഞ്ഞു, സഹോദരൻ ഡച്ച്, താങ്കൾക്ക് സുഖം പ്രാപിക്കും. ഞാൻ താങ്കളെ വീണ്ടും ആലയത്തിൽ വെച്ച് കാണും. അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാകുന്നു. കാണുന്നു, ഇപ്പോൾ തന്നെ ഇതാ സഹോദരൻ ഡച്ച് ആലയത്തിലിരിക്കുന്നു. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ധർമ്മോപദേശയെ പറ്റി പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ചെയ്തതെന്താണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് സംഭവിച്ചത് എങ്ങനെ? അത് കടന്നു വന്നത് എങ്ങനെ? അന്ന് മുതൽക്കേ സംഭവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വഭാവവും അതിനെക്കുറിച്ചുള്ള എല്ലാം പറഞ്ഞു. അദ്ദേഹത്തോടത് പറഞ്ഞു, അത് കഴിഞ്ഞിരിക്കുന്നു. വലതുവശത്തായി ആ ധർമ്മോപദേശി ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നു. താങ്കൾ കൈ അല്പം ഒന്ന് ഉയർത്തി കാട്ടുമോ സർ? അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇപ്പോൾ കൃത്യമായും ഇവിടെ സഹോദരൻ ഡച്ച് ഇരിക്കുന്നു. ശരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഓ എന്റെ, അവൻ ആശ്ചര്യവാനല്ലേ? സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും 1, 2, 3 സാക്ഷികൾ. സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ചെയ്തതെന്താണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഓരോ സമയത്തും കൃത്യമായും വചനത്തിനുമേൽ തന്നെ. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാനാകൂ. ഓ, നാം ഈ കാര്യത്തിനായി ഏറ്റവും അധികം സന്തോഷമുള്ളവരല്ലേ? ബില്ലിക്ക് അവന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരേണ്ടിയിരുന്നതിനാലാണ് ഞാൻ അല്പാധിക സമയം സംസാരിച്ചത്. മാത്രമല്ല, ഞാൻ തിരികെ വരുന്നതുവരെ ഡാഡി പ്രസംഗം തുടങ്ങുന്നത് എന്നവൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവനിപ്പോൾ തിരികെ വന്നിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയും എനിക്ക് അത്രയും സമയത്തിന്റെ ആവശ്യം വേണ്ടിയിരുന്നു. 35ഓ 40ഓ നിമിഷങ്ങൾ മാത്രം നിങ്ങളെല്ലാവരെയും ഇരുത്തി ഞാൻ അതിനെ തീർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇപ്പോൾ 4 മണിക്കൂറിലുണ്ടായ ക്ഷീണത്തൊന്നും പുറത്തു കടക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ചിക്കാഗോയിൽ വച്ച് ഞാൻ ഒരു പ്രാവശ്യം വിമർശിക്കപ്പെട്ടു. 30 നിമിഷമോ അതിനടുത്തോ 35 നിമിഷമോ എനിക്ക് കിട്ടിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വെറും 45 നിമിഷമായിരുന്നു. ബില്ലി പറഞ്ഞു, ഡാഡി താങ്കൾ വാസ്തവമായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിനാൽ എനിക്ക് താങ്കളിൽ അഭിമാനമുണ്ട്. അതെ, ഒരുപക്ഷെ ഇന്ന് രാവിലെ ഒരു ചെറിയ സൺഡേ സ്കൂളിന്റെ മാതൃകയിലായിട്ട് ഞാൻ നിങ്ങളെ കൂടുതൽ നേരം പിടിച്ചിരുത്തുകയില്ല. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കടന്നുപോയി പ്രാർത്ഥിക്കാനും നിങ്ങളുടെ ഉച്ചഭക്ഷണം കഴിക്കാനും ഇന്ന് രാത്രിയിലുള്ള രോഗസൗഖ്യത്തിന് ശുശ്രൂഷയ്ക്കായി തിരികെ വരാൻ സാധിക്കും. രോഗികൾക്കായി പ്രാർത്ഥിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ നാം രോഗികളുടെ ഒരു നിര ഉണ്ടാക്കാൻ പോവുകയാണ്. ചുറ്റിനും എവിടെയെങ്കിലും നിങ്ങൾ അറിയുന്നവരായും പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന രോഗികളായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇന്ന് രാത്രി ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. കാണുന്നോ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കടത്തുക. മനസ്സിലായോ? അതാണ് പ്രധാന കാര്യം. ഇന്ന് രാത്രിയിൽ അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. നാം എല്ലാവരും ഒരുമിച്ച് കൂടി വരും. ആ വിധത്തിൽ ഒരു സ്ഥലത്തുനിന്നും മറ്റു സ്ഥലത്തേക്ക് പോയി വിളിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും വിട്ടുപോകുകയും അതൊരു കഠിനമായ സഹാനുഭൂതിയായിരിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്കവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെങ്കിൽ എനിക്ക് അവർക്കായി പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ ജനങ്ങൾ പ്രാർത്ഥിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അവർ നിങ്ങൾ ചോദിക്കും, അവർക്കായി പ്രാർത്ഥിക്കുമോ? ഓ, തീർച്ചയായും അവർക്കായി പ്രാർത്ഥിക്കും. അവരെ കൂട്ടിക്കൊണ്ടുവരൂ. കർത്താവിനിഷ്ടമെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഓരോരുത്തർക്കായും പ്രാർത്ഥിക്കും. കാരണം നിങ്ങൾ നോക്കൂ, അതെന്നിൽ തന്നെ 3ാം വലി തുടങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഉണർവ് എനിക്കുണ്ടായിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ നേരം നമുക്ക് സുപരിചിതമായ ഒരു പഴയ തിരുവെഴുത്തിലേക്ക് തിരിക്കാം. അതിന് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ നന്നേ ഉറക്കമുണ്ടായിരിക്കുമ്പോൾ ധൃതിയിൽ കുറിച്ചെടുത്തതാണ്. അതിനോടൊപ്പം പറയാൻ കുറച്ച് തിരുവെഴുത്തുകൾ കൂടെ എഴുതിയെടുത്തിരിക്കുന്നു. ഇതിനെ ബഹുമാന സൂചകമായി എടുക്കുന്നു. ഈ വിഷയത്തെ ഒരിക്കലൊരു സഹോദരൻ എടുത്തത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ അതിനെ കുറിച്ചെടുത്തു. ഞാൻ വിചാരിച്ചു, അതെ, ഞാൻ അതിനെ കുറിച്ചെടുത്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം അതൊരു പക്ഷേ സൗകര്യപ്രദമായെന്ന് വരാം. അനേക നേരങ്ങളിൽ നാം അത് ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ അനേകരുടെ കയ്യിലും ഒരു തുണ്ട് പേപ്പറുള്ളതായി ഞാൻ കാണുന്നു. ഒരു മിനിസ്റ്റർ എന്തെങ്കിലും പറയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കതിന്റെ സാരാംശം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്തോ ചിലത് നിങ്ങളുടെ ഉള്ളിൽ തറയ്ക്കുന്നു. കർത്താവിനായിട്ടുള്ള സന്ദേശം അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ സാരാംശത്തു നിന്നും തന്നെ പണിയാൻ തുടങ്ങുന്നു. അത് ശരിയാണ്. നിങ്ങൾ എവിടെ പോയാലും ശരി, പ്രാസംഗന്മാരും ജനങ്ങളും അവയെ കുറിച്ചെടുക്കുന്നത് ഞാൻ യോഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഈ പാതകളിൽ ഒരാൾ മറ്റേയാളിനെ സഹായിക്കാനായി ശ്രമിക്കാൻ വേണ്ടിയാകുന്നു. നാം ഇവിടെ ആയിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് വെളിപ്പാട് 3ാം അധ്യായത്തിലെ സഭാകാലങ്ങളിലേക്ക് തിരിച്ച് സഭാകാലത്തെ ആവർത്തിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മളവിടെ, അതെ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഈ ഒരു വിഷയത്തെ എടുത്ത് 100 വർഷം പ്രസംഗിച്ചാലും അതിൽ നിന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു വിഷയത്തിൽ തന്നെ ബൈബിളിലെ മറ്റെല്ലാ വിഷയങ്ങളെയും പോലെ അതൊന്ന് മറ്റൊന്നായി കെട്ടിവരിഞ്ഞു കിടക്കുകയാണ്. ഇതിനെപ്പറ്റി ഇന്ന് രാവിലെ നേരം എന്റെ വിഷയത്തെ എനിക്ക് എങ്ങനെ ജയം പ്രാപിക്കാം എന്നതിന് മേലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാനിതിനെ തെരഞ്ഞെടുത്തതിന്റെ കാരണമെന്തെന്നാൽ ഇത് ആത്മാവിന്റെ ഉണർവിന്റെ സമയമായതിനാൽ നാം അതിനെ ഒരിക്കലും മരിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ചിന്തിച്ചതിനാലാകുന്നു. ഓരോ ദിവസവും ഇടതടവില്ലാതെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നാം ഉണർവിലേക്ക് കടന്നുകൊണ്ടിരിക്കണം. പൗലോസ് പറഞ്ഞു, ക്രിസ്തു ജീവിക്കേണ്ടതിന് ദിനം പ്രതി മരിച്ചിരുന്നു, അവന് ചെയ്യേണ്ടിയിരുന്നു. നമ്മുടെ ഉള്ളിലെ ഉണർവിനെ നാം ഒരിക്കലും മരിക്കാൻ അനുവദിച്ചുകൂടാ. ഇപ്പോൾ വെളിപ്പാട് 3ാം അധ്യായം 21ാം വാക്യം തുടങ്ങി നാം അതിനെ ഇങ്ങനെ വായിക്കുന്നു. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ ക്രമീകരണങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? കാണുന്നോ, എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിലിരിക്കും. എന്റെ സിംഹാസനത്തിന്റെ മേൽ എന്നല്ല, എന്റെ സിംഹാസനത്തിൽ. അത് അവന്റെ ആധിപത്യത്തിലുള്ളാകുന്നു. കാണുന്നോ, അവിടെ ക്രിസ്തു ഭരണകർത്താവായി ഈ സമയത്ത് ദൈവത്തിന്റെ സമ്പൂർണാധിപത്യത്തിൽ സിംഹാസനത്തിന്റെ ഭരണകർത്താവായിരിക്കുകയും അവന്റെ സിംഹാസനത്തിൽ സമ്പൂർണ ആധിപത്യത്തിന് കീഴിൽ സഭ അവനോടൊപ്പമായി മണവാട്ടി അവനോടൊപ്പമായിരിക്കും. മനസ്സിലായോ? അല്ല, എന്റെ സിംഹാസനത്തിന്മേലല്ല, എന്നാൽ എന്റെ സിംഹാസനത്തിൽ. നോക്കൂ, അവിടെയാണ് അവന്റെ ആധിപത്യം എത്തി നിൽക്കുന്നത്. ഒരു ആധിപത്യത്തിന്മേലുള്ള സിംഹാസനം മാത്രമല്ല, അത് മാത്രമല്ല, ഒരു ആധിപത്യം അതിന്റെ അതിരോളം വ്യാപിച്ചിരിക്കുന്നു. അത് നിത്യതയിൽ നിന്നും നിത്യതയിലേക്കാകുന്നു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നാം ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്റെ ഉദ്ദേശമെന്നത് ജനങ്ങളായ നിങ്ങളുമായി കൂട്ടായ്മ ചെയ്യുക എന്നത് മാത്രമല്ല, അത് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അത് ചെയ്യാനുള്ള ഒരു സാധ്യത എനിക്ക് ലഭിച്ചാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങളുടെ കൈപിടിച്ചു കുലുക്കി നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളുമായി അത്താഴം കഴിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ മരത്തിന്റെ തണലിരുന്ന് സംസാരിക്കും, ഒരല്പം അന്യോന്യം സംസാരിക്കും. എന്നാൽ ഞങ്ങൾ ഇവിടെ വന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ്. ഇത് തിരുത്തലിന്റെ വീടാകുന്നു, ഇതാണ് ആ സിംഹാസനം, ഇത് ദൈവത്തിന് സിംഹാസനമാകുന്നു, ന്യായവിധി ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നും പുറപ്പെടുന്നു. സ്നേഹത്തിലൊന്നിച്ച് ഒരാൾ മറ്റേയാളുമായി ചേർന്ന് ക്രിസ്ത്യാനികൾക്ക് സ്നേഹിക്കാൻ മാത്രമേ സാധിക്കൂ. ഇവിടെയാണ് നാം ഒരുമിച്ച് കൂടി വരുന്നത്. എന്നാൽ ഇവിടെ നാം പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തിന് കീഴിലാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലാകുന്നു. നാം ഇവിടെയായിരിക്കുന്നത് നമ്മുടെ ഇടയിലെ കണക്കുകൂട്ടലുകൾ എടുത്ത് നമ്മിൽ കുറവുള്ള സ്ഥലങ്ങൾ ഏതെല്ലാം, നമ്മുടെ പോരായ്മകൾ ഏതെല്ലാം എന്ന് നോക്കി ഇപ്പോൾ എവിടെയാണ് ആയിരിക്കേണ്ടത്, നാം ആയിരിക്കേണ്ടടുത്ത് എത്താൻ നമുക്കവയെ എങ്ങനെ പിടിക്കാം, നാം എവിടെയാകുന്നു, നാം എവിടെ ആയിരിക്കണമായിരുന്നു, അതാണ് നാം പഠിക്കാൻ പോകുന്നത്. മിനിസ്റ്റർമാർ അവരുടെ ജനങ്ങൾക്കായി ആ സ്ഥലങ്ങളെ പഠിക്കുന്നു. ആ കുറവുള്ള ജനങ്ങളെ അവർ കാണുമ്പോൾ അപ്പോൾ തന്നെ അവർ അതിൽ നിന്നും തുടങ്ങുന്നു. ഇപ്പോൾ വളരെ വേഗം തന്നെ ഒരുപക്ഷെ ഈ സമയമാകുമ്പോഴേക്കും സഭ ഒരു ചെറിയ പടി ഉയർന്ന പടിയിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് ഇന്നു രാവിലെ നേരം അത് ചെയ്യാനുള്ള പദ്ധതി എനിക്കില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് കർത്താവിന് ഇഷ്ടമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നാം ആ കാഹളങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ചിലത് നിങ്ങൾ തികച്ചും അറിഞ്ഞിരിക്കാൻ സഭയെ അതിലേക്ക് കൊണ്ടുവരാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം ഈ ജയം പ്രാപിക്കുന്നതിന് മേൽ സംസാരിക്കുകയാണ്. ജയം പ്രാപിക്കൽ എന്ന വാക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ജയം പ്രാപിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിരുന്ന സഭാകാലം ലവോദിക്കാ സഭാകാലമായി തികച്ചും ഒരു ശാസനയായിട്ട് നാം അതിലൂടെ വളരെ അടുത്തു തന്നെ കടന്നുപോയിരുന്നു. ക്രിസ്തുവുമായിട്ടുള്ള അതിന്റെ വ്യത്യാസങ്ങളാൽ ലവോദിക്കായെ ശാസിക്കേണ്ടതുണ്ട്. അത് അതിന്റെ സഭാകാലത്തിൽ ക്രിസ്തുവിനെ പുറത്താക്കിയിരിക്കുന്നു. ക്രിസ്തു പുറത്തായിരിക്കുകയും തിരികെ അകത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് സ്നേഹം. അവൻ തന്റെ സ്വന്തം ഭവനത്തിൽ നിന്നും പുറത്തായതിനു ശേഷം തിരികെ വരാൻ ശ്രമിച്ചുകൊണ്ട് പറയുകയാണ്, വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വരും. കാണുന്നോ, സ്വയം സഭയും എല്ലാവരും അവനെ പുറന്തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെയുള്ള അവന്റെ വിളി ഒരു സഭ എന്നല്ല, ജയം പ്രാപിക്കുന്നവൻ. കാണുന്നോ, സഭയല്ല, അത് അവളായിരിക്കും. നോക്കൂ, സഭയായ ശരീരം. എന്നാൽ ഇത് ജയം പ്രാപിക്കുന്നവൻ, ഇപ്പോൾ ജയം പ്രാപിക്കുന്ന വ്യക്തിയായിരിക്കും. ലവോദിക്കായിൽ അതുണ്ടായിട്ട് അത് അവളുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ നാം കാണുന്നത് ഈ കാലം തന്നെ ലവോദിക്ക കാലമെന്ന് അറിയാനായപ്പോൾ ഈ കാലത്തിന് ദൈവത്തിൽ നിന്നും ഒരു മൂർച്ചയേറിയ ശാസന ആവശ്യമായിരുന്നു എന്നറിയാൻ സാധിച്ചു. അതിന് ഒരു മൂർച്ചയേറിയ ശാസന ആവശ്യമായിരുന്നു. നമ്മുടെ പുരോഹിതന്മാർ ചില പ്രായമേറിയ അപ്പൂപ്പൻ തന്റെ ചെറുമക്കളോട് പെരുമാറും പോലെ വളരെ മയമുള്ളവരും ചെറിയ കുഞ്ഞുങ്ങളെ പോലെ അവരെന്തു ചെയ്താലും വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നവരുമായി തീർന്നിരിക്കുന്നു അവർ. അത് അത്രയേറെ പറയപ്പെട്ടിട്ട് ഒരു പ്രായമായ കുഞ്ഞിനെ പോലെ പെരുമാറുന്ന ഒരു വലിയ പുപ്പിനെ പോലെ ദൈവത്തെ ആക്കി തീർക്കാൻ അവർ ശ്രമിക്കുന്നു. ദൈവം അത്രയും ഒരു നല്ല ദൈവമാണ്, നിങ്ങൾ കാണുന്നു. എന്നാൽ അവനല്ല, അവനൊരു അപ്പനും തിരുത്തം നടത്തുന്ന നീതീകരണത്തിന്റെ പിതാവുമാകുന്നു. സ്നേഹം എപ്പോഴും തെറ്റിതിരുത്തുന്നു. കാണുന്നു, സ്നേഹം തെറ്റിതിരുത്തുന്നു. അതെത്ര മോശമായി പ്രഹരിച്ചാലും അതപ്പോഴും ശരിയാകുന്നു. ഒരു യഥാർത്ഥ അമ്മ അവളുടെ കുഞ്ഞുങ്ങളുടെ തെറ്റുതിരുത്തും. ഒരു യഥാർത്ഥ ഡാഡി തെറ്റുതിരുത്തും. കാണുന്നു, നിങ്ങൾ മൃദുത്വവും കുഞ്ഞുങ്ങളെ പോലെയുമായാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു കഴുകുന്നടുത്ത്, അഥവാ അവർ അതിനെ പൊത്ത് എന്ന് വിളിക്കുന്ന ഒരിടത്തേക്ക്, നിലത്തു കിടന്നിരുന്ന ഒരു പഴയ മരത്തിന്റെ മുകളിലൂടെ കടക്കുകയായിരുന്നു. ഞാൻ ആ മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറി. പുറമേ അത് നന്നായി തോന്നിച്ചിട്ട് അതൊരു വലിയ നല്ല പഴക്കമുള്ള പൂങ്ങ് മരത്തിന്റെ തടിയെ പോലെ തോന്നിച്ചിരുന്നു. എന്നാൽ ഞാൻ അതിന്മേൽ ചാടിക്കയറിയപ്പോൾ, ഓ, അതിന്റെ ഒരു വലിയ ഭാഗം മറന്നു വീണു. അത് നന്നേ ദ്രവിച്ചും മൃദുലവുമായി തീർന്നിരുന്നു. ഞാൻ പറഞ്ഞു, ആ വിധത്തിലാണ് ക്രിസ്ത്യാനികളായി തീർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കാലങ്ങളായി അവർ പാപങ്ങളിലും ലംഘനങ്ങളിലും മരിച്ചിട്ട് വളരെ മൃദുലമായി തീർന്നിരിക്കുന്നു. അവർക്ക് ഇനിയും അല്പം പോലും ഭാരം താങ്ങാൻ കഴിയില്ല. അവർക്ക് ജയം പ്രാപിക്കൽ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയില്ല. അത് മുതൽ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ജയം പ്രാപിക്കൽ, നിങ്ങളിൽ തന്നെ ജീവനെ നിലർത്തുക. ജീവൻ പുറത്തുപോയി കഴിയുമ്പോൾ അതാണ് ആ തടിയെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. കാണുന്നോ, അതവിടെ വെള്ളമുണ്ടായിരുന്നിടത്ത് കിടന്നത് മുതൽ അതെപ്പോഴെങ്കിലും ആയിരുന്നതിനേക്കാൾ കൂടുതൽ മോശമായി തീർന്നിരുന്നു. അവിടെ നിങ്ങളൊരു ക്രിസ്ത്യാനി എടുത്താൽ അതൊരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ടതാണ്. അവനിൽ നിന്നും ദൈവത്തിന്റെ ജീവനെ പുറത്തു പോകാൻ അനുവദിച്ചിട്ട് ആ പ്രവൃത്തി പരിചയം, ക്രിസ്തുവിനെ സേവിക്കുന്ന ആനന്ദം, മാത്രമല്ല അത്തരത്തിലെ കാര്യങ്ങളാൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയിലായിരുന്നാൽ അവൻ അതിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഇരട്ടിയായി ദ്രവിച്ചു പോകുന്നു. അതുകൊണ്ട് നാം കാലത്തിന്റെ സന്ദേശത്തെ പിൻപറ്റാൻ ശ്രമിക്കുന്നെങ്കിലോ, അതല്ല ഏറ്റവും ചുരുങ്ങിയത്, നിങ്ങൾ ഈ സന്ദേശത്തിന്റെ ഭാഗമാകുന്നു എങ്കിലോ നാം നിരന്തരമായി ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കണം. മനസ്സിലായോ? കാരണം അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അതറിഞ്ഞിട്ട് നിങ്ങൾ ചുറ്റുമായി കിടക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതായ ഈ കാര്യങ്ങളെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ബൈബിൾ പറയുന്നു, നന്മ ചെയ്യുവാൻ അറിയുന്നവൻ അത് ചെയ്യുന്നില്ല, അവനത് പാപം തന്നെ. പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ ജീവൻ നിന്നും മാറ്റപ്പെടുന്നു. അത് കഴിയുമ്പോൾ നിങ്ങൾ മൃദുലരും ദ്രവിച്ചവരുമായി തീരുന്നു. ആകയാൽ ക്രിസ്തുവിലുള്ള ജീവനെ നിലനിൽക്കാൻ അത് നിങ്ങളിൽ ഫലങ്ങളെ പുറപ്പെടുവിക്കും. നിങ്ങളിലെല്ലാമായി കിണഞ്ഞു പരിശ്രമിക്കുക. നാം ജീവിക്കുന്ന ഈ കാലത്തെ നാം കാണുന്നു. ഇതെല്ലാ കാലങ്ങളിലും വെച്ച് ജനങ്ങളെ സ്വാധീനിക്കാനാകുന്ന ഒരു കാലമാകുന്നു. സമയത്തിന്റെ അവസാനവും നിത്യതയിലേക്ക് ഇഴുകിച്ചേരാനും പോകുന്നതിനാൽ ഈ ലവോദിക്കാ കാലം എല്ലാ സഭാകാലങ്ങളിലും വെച്ച് ഏറ്റവും സ്വാധീനിക്കാൻ പറ്റിയ സഭാകാലമാകുന്നു. അത് മാത്രമല്ല, കാലങ്ങളിലെ ഏറ്റവും പാപമേറിയ കാലമാകുന്നു. ഈ കാലം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ പാപം നിറഞ്ഞതാകുന്നു. സാത്താന്റെ ശക്തികൾക്കെതിരായി പോരാടുക എന്നതിനും ഏതൊരു കാലത്തും ചെയ്തിരുന്നതിനേക്കാൾ വളരെ മടങ്ങ് കഠിനമായ ഒരു കാര്യമായിരിക്കുന്നു. കാണുന്നു, ഇവിടെ പുറകിൽ മുമ്പുള്ള കാലങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയായി പിന്തുടരാൻ സഭയിലായിരിക്കണം എന്നുള്ള അവന്റെ ഉദ്യോഗത്തിൽ അതിനായി അവന്റെ തല ഛേദിക്കണമായിരുന്നു. അവന്റെ അതിദുഃഖത്തെ അവസാനിപ്പിച്ചിട്ട് വളരെ വേഗത്തിൽ ദൈവസന്ധിക്കാൻ പോകാൻ അവന് കൊല്ലപ്പെടണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശത്രു സഭയുടെ പേരിൽ അതത്രയേറെ വഞ്ചനയോടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വഞ്ചനയുടെ ഏറ്റവും വലിയ കാലം ഇതാകുന്നു. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അവസാന ദിവസങ്ങളിൽ രണ്ടാത്മാക്കളും വളരെ സാമ്യമുള്ളതായിരിക്കും എന്ന് ക്രിസ്തു പറയുന്നു. കാണുന്നു, മനസ്സിലായോ? മനസ്സിലായോ? ഓർക്കൂ, അവസാന കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടരെ കുറിച്ചും ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. കാണുന്നു, കഴിഞ്ഞാൽ വൃതന്മാരെ പോലെയും അത് വഞ്ചിക്കും. അത്രയേറെ അടുത്ത് പാപം ചെയ്യാതെ, വ്യഭിചരിക്കാതെ, മദ്യപിക്കാതെ, കളവ് പറയാതെ, ചൂത് കളിക്കാതെയും ജനങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും. ജനങ്ങൾക്ക് പവിത്രമായി വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയും. അവർക്ക് അതിനും മുകളിലായിരിക്കാൻ കഴിയുകയും അപ്പോഴും അതിന്റെ ഭാഗം ആയിരിക്കുകയുമില്ല. ഈ കാലം ജീവന്റേതായി അവനിലുണ്ടായിരുന്ന അവന്റെ ശരീരത്തിലെ രാസപദാർത്ഥം, അതുണ്ടായിരിക്കുന്ന ക്രിസ്തുവിന്റെ വ്യക്തിപരമായ ജീവനാകുന്നു ഇത്. ആദ്യം നീതീകരണത്തിന്റെ കീഴിലെ ജലസ്നാനം, രണ്ടാമത് വെസ്ലിയുടെ പൊതുജനനത്തിന്റെ കീഴിലെ ശുദ്ധീകരണത്തിന്റെ അത് ശുദ്ധീകരിക്കുന്നു, മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കീഴിൽ ആ വിശുദ്ധീകരിച്ച പാത്രത്തെ സേവയിലേക്കിടുന്നു. മനസ്സിലായോ? ശുദ്ധീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം, അതൊരു കൂട്ടിക്കലർത്തപ്പെട്ട ഗ്രീക്ക് പദമായിട്ട് അതിന്റെ അർത്ഥം ശുദ്ധീകരിച്ച് സേവയ്ക്കായി ഒരു വശത്തേക്ക് മാറ്റിയെന്നാകുന്നു. സേവയ്ക്കായി വശത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് അതിനെ സേവയിലേക്കിടുന്നത്. കാണുന്നോ? മാത്രമല്ല നാം കാണുന്നത്, ഒരു മനുഷ്യൻ നിന്നും ഒരു അശുദ്ധാത്മാവ് പുറപ്പെട്ടു പോയാൽ അവൻ ഉണങ്ങിയ നിലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു. അതുതന്നെയാണ് കൃത്യമായും ബാപ്റ്റിസ്റ്റുകളും മെത്തഡിസ്റ്റുകളും വിശുദ്ധീകരണത്തിൽ വിശ്വസിക്കുന്ന മറ്റു സഭകളും ചെയ്തത്. അതിനുശേഷം യേശു പറഞ്ഞു, പുറപ്പെട്ടു പോയ അശുദ്ധാത്മാവ് തിരികെ ഈ സഭാശരീരത്തിലേക്ക് വരുമ്പോൾ ആ വീട് അലങ്കരിച്ചും വൃത്തിയായും വിശുദ്ധിയായി ജീവിച്ചും വൃത്തിയായി ജീവിതം നയിക്കുന്നതുമായി കാണുന്നു. ശരിയാണ്. എന്നാൽ അപ്പോൾ തന്നെ സ്വായത്തമാക്കി ആ ഭവനം നിറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ആയിരുന്നതിനേക്കാൾ മോശമായ മറ്റു 7 സാത്താന്മാരെയും കൂട്ടി തിരികെ കൊണ്ടുവരുന്നു. മാത്രമല്ല അവസാന കാലമായ ഈ സ്ഥാനം ആദ്യം ആയിരുന്നതിനേക്കാൾ 7 മടങ്ങ് മോശമായ സ്ഥലമായിരിക്കുകയും ചെയ്യുന്നു. അവർ ആ പ്രകാശത്തെ സ്വീകരിച്ചിട്ട് അതിനെ പിൻപറ്റാൻ തോൽവിയടയുന്നതിനേക്കാൾ അവർ ലൂഥറിലായിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ തന്നെ പെന്തക്കോസ്തുകളിലും. നോക്കൂ, വീട് അലങ്കരിച്ചു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ആരോടോ സംസാരിക്കുമ്പോൾ പറഞ്ഞു, പോളീനസുകാരുടെ കൂട്ടിൽപ്പെട്ട വളരെയധികം ആളുകൾ പോലും പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കാറില്ല. അവർ വളരെ ശ്രദ്ധയുള്ളവരാണ്. അവർ അങ്ങനെ ചെയ്താൽ അവർ അവരെ പെന്തക്കോസ്തുകാരുമായി തിരിച്ചറിയിക്കുന്നു. അവർ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന് പകരം ദൈവാത്മാവ് എന്നാണ് പറയുക. കാരണം പെന്തക്കോസ്തുകാർ, സാധാരണ ജനങ്ങൾ അതിനെ ബൈബിൾ വിളിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവെന്നും ദൈവാത്മാവ് എന്നതും ഒരേ കാര്യം തന്നെ. എന്നാൽ അവർ അതിൽ വളരെ ശ്രദ്ധയുള്ളവരാണ്. അന്യഭാഷകൾ സംസാരിക്കുന്ന സ്വയം അതുതന്നെ പരിശുദ്ധാത്മാവാണ്. ആ ജനങ്ങളുമായി അവർ അവരെ തിരിച്ചറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? പിന്നെ സംഭവിച്ചെന്താണ്? നീതീകരണത്തിന് കീഴിൽ കഴുകപ്പെട്ടപ്പോൾ പുറപ്പെട്ടു പോയ ശത്രു തിരികെ വന്നപ്പോൾ വീട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടില്ല എന്ന് കണ്ടു. ഇപ്പോൾ സഭയുടെ അവസ്ഥ സഭകളുടെ സമിതിയുമായി യോജിച്ചതാകുന്നു. അത് ലോകമെമ്പാടുമുള്ള സഭകളുടെ ഐക്യമാകുന്നു. അത് മറ്റുള്ള എല്ലാവരെയും റോമൻ കത്തോലിക്ക സിദ്ധാന്തവുമായി ഒരുമിപ്പിക്കാനുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയും അത് ലൂഥറിൽ നിന്നും പുറപ്പെട്ട് വന്നതിനേക്കാൾ 7 മടങ്ങ് മോശമായിരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് മനുഷ്യൻ അതിനെ എടുക്കുന്നത്. അതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവും ജ്ഞാനവും ഉണ്ടായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിനു ശേഷം ദൈവത്തിന്റെ പ്രവൃത്തികളെ നിരസിച്ചുകൊണ്ട് അതിനെ ഒരു ദുഷ്പ്രവൃത്തി എന്ന് വിളിക്കുന്നു. ലവോദിക്ക സഭയിലേക്ക് നോക്കൂ, അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എന്താകുന്നു? അവിടെയാണ് ക്രിസ്തു തന്റെ സ്വന്തം സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്നോ? അവൻ സഭാ ലവോദിക്കയിലേക്ക് തിരികെ വരുവോളം അവൻ അത് ഒരിക്കലും കാണിച്ചിരുന്നില്ല. അവൻ ലവോദിക്കയിലേക്ക് എത്തിയപ്പോൾ അവനെ സഭയിൽ നിന്നും പുറത്തെറിഞ്ഞു കളയുകയും തിരികെ കടക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, നീതീകരണം അവനെ അകത്താക്കിയിരുന്നില്ല. വിശുദ്ധീകരണം അവന് വേണ്ടി സ്ഥാനത്തെ ശുദ്ധീകരിച്ചത് മാത്രമേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം കടന്നു വന്നപ്പോൾ അത് അവനെ ജനങ്ങളിലാക്കി. ഇപ്പോൾ അവനെ സ്വയം പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അവനെ പുറത്താക്കി. അതായത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവർ വിഭാഗീകരിച്ചിരിക്കുന്നതിനാൽ അവർ അവനെ പുറത്താക്കി കളഞ്ഞു. കർത്താവിന്റെ ആത്മാവ് അവരുടെ ഭാഗ്യസഭയുമായി കൈകോർക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതിനാൽ അവർ അവനെ പുറത്താക്കി കളഞ്ഞു. ഞങ്ങൾക്ക് ഈ മാനസിക പരഹൃദയ ജ്ഞാനവുമായി ഒന്നും തന്നെ ചെയ്യാനില്ല. ഇത് പിശാചിൽ നിന്നാണ്. ഇത് ഭാവി പറച്ചിലാകുന്നു. അതല്ലെങ്കിൽ കാണുന്നോ, അവർ മനസ്സിലാക്കില്ല. കണ്ണുകളുണ്ട്, കാണാനാകില്ല. ചെവികളുണ്ട്, കേൾക്കാനാകില്ല. കാണുന്നോ? അവൻ ആഗ്രഹിക്കുന്നവരുടെ കണ്ണുകളെ മാത്രമേ ദൈവം തുറക്കുകയുള്ളൂ. കഠിനന്മാരെ അവൻ കൂടുതൽ കഠിനന്മാരാക്കുന്നു. ആഗ്രഹിക്കുന്നവനെ അതിനായി ആഗ്രഹിക്കുന്നവന് അവൻ ജീവനെ കൊടുക്കുന്നു. അതാണ് തിരുവഴുത്ത് പറയുന്നത്. ഇപ്പോൾ അതെന്തായിരുന്നു എന്നും ഈ അവസ്ഥയിൽ നാം ആയിരിക്കുന്ന ഈ മണിക്കൂറുകളെന്നും നാം കാണുന്നു. അവനെ പുറത്താക്കി കളഞ്ഞ കാലത്തെ പരിശുദ്ധാത്മാവ് ശാസിക്കുന്നു. എന്നാൽ അതിലെല്ലാറ്റിനും പുറമെ ജയം പ്രാപിക്കുന്നവന് എന്ന കാര്യത്തെ കാണുന്നു. ഈ ലൗകികമായ അധാർമിക സഭയിലും ജയം പ്രാപിക്കുന്നവൻ എല്ലാ കാലത്തും ജയം പ്രാപിക്കുന്നവർ ദൈവത്തിനുണ്ട് എന്ന് നാം ഇവിടെ കണ്ടുപിടിക്കുന്നു. ഓരോ സമയത്തും ഓരോ കാലത്തും ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ള ഓരോ കാലയളവിലും ഒരു സാക്ഷിയെന്നോണം ദൈവത്തിന്റെ കൈവയ്ക്കാൻ കഴിയുന്ന ആരെങ്കിലും അവൻ എപ്പോഴും ഉണ്ടായിരിക്കും. അവൻ ഒരിക്കലും ഒരു സാക്ഷിയില്ലാതിരുന്നിട്ടില്ല. ഒരു പക്ഷേ ഒരു സമയത്ത് ഒരാളായിരിക്കാം. എന്നാൽ ഇപ്പോൾ പണ്ടത്തെ വിശുദ്ധന്മാരെ പോലെ ആരെങ്കിലും ജയം പ്രാപിക്കും. ഒരു വളരെ നല്ല മനുഷ്യൻ, ഒരു പണ്ഡിതൻ, ഏഴ് മുദ്രകൾക്ക് ശേഷം ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ബ്രദർ ബ്രണഹാം, താങ്കൾ ഒരു സൂചകോപദേശകനായി, കൃത്യമായി പറഞ്ഞാൽ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നയാളായി. ചോദിച്ചു, ഒരു താരതമ്യമായി മഹാ ഉപദ്രവകാലത്തിലൂടെ കടന്നുപോകാതെ സഭാ മേഘങ്ങളിലേക്ക് പോകും എന്ന് താങ്കൾ എങ്ങനെ കൊണ്ടുവന്നു? അദ്ദേഹം പറഞ്ഞു, താങ്കൾ നോക്കൂ, അതൊരു മാതൃകയാണെങ്കിൽ അവിടെ മറ്റൊന്നും കൂടെ അവിടെ ഉണ്ടായിട്ട് ഒരു പ്രതിരൂപമുണ്ടെങ്കിൽ പ്രതിരൂപത്തിന് കടന്നു വരേണ്ടതിന് ഒരു മാതൃകയും ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്ന സകലതും ഒരു മാതൃകയായി അത് സത്യമാകുന്നു. അതിനൊരു മാതൃക ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു നിഴലുണ്ടായിരിക്കണം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ വരുവാനുള്ള കാര്യങ്ങളുടെ ഒരു നിഴലാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ താങ്കൾ പഴയ നിയമത്തെ ഒരു നിഴലെന്ന പോലെ കാണുന്നെങ്കിൽ, അദ്ദേഹം ചോദിച്ചു, ഈ സഭയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ മനുഷ്യൻ വന്നിരുന്നത് ഒരു മഹാനായ മനുഷ്യൻ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒരു മഹാനായ ഉപദേഷ്ടാവുമാകുന്നു. വളരെ നല്ല മനുഷ്യനും അദ്ദേഹം ഒരു സ്നേഹമുള്ള സഹോദരനുമാകുന്നു. ആ സഹോദരനെതിരായി ഒരു വാക്ക് പറയാൻ പോലും ഞാൻ ധൈര്യപ്പെടില്ല. എങ്ങനെയും ഞാൻ അത് ചെയ്യുകയില്ല. ഒരു ആയിട്ട് ഒരു ക്രിസ്ത്യാനിയായി അദ്ദേഹത്തിനെതിരായി ഞാൻ ഒരു വാക്ക് പോലും പറയില്ല. അദ്ദേഹം ഒരു വിഷയത്തിൽ എന്നോട് യോജിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം എനിക്ക് വിലയേറിയ സഹോദരനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുന്നു. മാത്രമല്ല, ഓ, അദ്ദേഹം ഒരു സുവിശേഷ പ്രിയനായ വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മാഗസീനുകൾ എടുക്കുകയും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളെ വായിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം എന്റെ ചിലതിനെഴുതുകയും അങ്ങനെയും മറ്റുമാകുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ നിന്നും ഞാൻ വായിച്ചിട്ടുള്ള അനേക കാര്യങ്ങളെ ഞാൻ ഒരു വിഷയമായെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാകുന്നു. എന്നാൽ അദ്ദേഹത്തിന് എന്നോട് യോജിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയിൽ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ പറയുന്ന എല്ലാത്തിലും യോജിക്കുന്ന, പിന്നെ വല്ലാതെ വിഷമിപ്പിക്കുക ചെയ്യുന്ന ചിലരെ പോലെയല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റേതായ ദൃഢവിശ്വാസമുണ്ടായിരിക്കുകയും അതിനായി അദ്ദേഹം നിലകൊള്ളുകയും ചെയ്യുന്നു. ഞാൻ അതിനെ പ്രകീർത്തിക്കുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനും കൂടെയാകുന്നു. ഓ, ഞാൻ ഒരിക്കലും ഒരു ഉപദേഷ്ടാവോ ജ്ഞാനിയോ അല്ല. എന്നാൽ ഈ മനുഷ്യനോ ഉപദേഷ്ടാവും ജ്ഞാനിയുമാകുന്നു. എന്നാൽ എനിക്ക് അദ്ദേഹവുമായി യോജിക്കാനാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കങ്ങനെ കാണാനാകുന്നില്ല. എന്നാൽ അത് രക്ഷയെ സംബന്ധിക്കുന്നതല്ല, ഇത് കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്നതാകുന്നു. ശുദ്ധീകരണത്തിനായി സഭാ മഹാ ഉപദ്രവ കാലത്തിലൂടെ കടന്നുപോകുമെന്ന് അദ്ദേഹം കാണുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സഭയെ ശുദ്ധീകരിച്ചു എന്ന് ഞാൻ പറയുന്നു. കാണുന്നു, അതിനെ ഒന്നിന്റെയും വിഭാഗ്യ സഭ മഹാ ഉപദ്രവ കാലത്തിലൂടെ കടന്നുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ മണവാട്ടി കടന്നുപോകില്ല. നിങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളെ ശുദ്ധീകരിക്കാനായി നിങ്ങൾ അവളെ തിരഞ്ഞെടുക്കുമോ? കാണുന്നു, ക്രിസ്തുവിന്റെ മണവാട്ടി തിരഞ്ഞെടുത്തതും അവൾ തിരഞ്ഞെടുക്കപ്പെട്ടതുമാകുന്നു. അവൾ ദൈവത്തിന്റെ മണവാട്ടിയായി യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നു. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു, മണവാട്ടി കടന്നുപോകുമെങ്കിൽ അവൾ മഹാ ഉപദ്രവ കാലത്തിന് മുമ്പ് കടന്നുപോകും എന്നുള്ളതിനെ നിങ്ങൾ താരതമ്യമാക്കുന്നത് എങ്ങനെ? പറഞ്ഞു, സഭ മഹാ ഉപദ്രവ കാലത്തിലായിരിക്കുന്ന ഒരു തിരുവഴുത്ത് നിങ്ങളെ കാണിക്കാൻ എന്റെ പക്കലുണ്ട്. ഞാൻ പറഞ്ഞു, ആറാം മുദ്ര വായിക്കൂ. അത്ര തന്നെ, അവൾ നേരെ മഹാ ഉപദ്രവ കാലത്തിന്റെ കീഴിലായിരിക്കുന്നു. എന്നാൽ അതിന് തൊട്ടു മുമ്പ് മണവാട്ടി പോയി കഴിഞ്ഞിരിക്കുമെന്ന് കാണാം. കാണുന്നോ, അവൾ ആ സമയം മഹത്വത്തിലായിരിക്കും. അവൾക്ക് ഒരു ശുദ്ധീകരണത്തിന്റെയും ആവശ്യമില്ല. മനസ്സിലായോ? എന്നാൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലോ ശിക്ഷാവിധിയിലോ അകപ്പെടാതെ മരണത്തൊന്നും ജീവങ്കലെ കടന്നിരിക്കുന്നു. ന്യായവിധിയിൽ പോലും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിനാൽ ഞാൻ തികച്ചും സ്വതന്ത്രനാകുവോളം അവൻ എന്റെ സ്ഥാനത്തെ സൌജന്യമായി എടുത്തിരിക്കുന്നു. എനിക്ക് ക്ഷമ ലഭിച്ചപ്പോൾ ഞാൻ എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടു. വ്യക്തമായി എഴുതിയ രസീത് എനിക്ക് കിട്ടിയിരിക്കുമ്പോൾ അവൻ എങ്ങനെ എന്നെ പണം കൊടുത്തിരിക്കുന്ന സ്ഥലത്തൊന്നും എടുത്തു മാറ്റാൻ കഴിയും? അവൻ എന്റെ പണം ഒടുക്കിയിരിക്കുകയും ഇടനിലക്കാരൻ അപ്പോഴും ഞാൻ അവന്റേതാണെന്ന് പറയുകയും ചെയ്താൽ അവൻ എന്നെ വീണെടുപ്പുകാരൻ ആകുന്നത് എങ്ങനെ? നോക്കൂ, ഒരു പഴയ രസീത് യേശു ക്രിസ്തുവിനെക്കത്താൽ എഴുതിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാണുന്നു, ഇപ്പോൾ അതിലേക്ക് ഇവിടെയാണ് നാം കടന്നു വന്നത്. അവൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ പറയുന്ന മാറ്റപ്പെട്ടതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ മണവാട്ടിയെ ആ മാതൃകയുടെ കീഴിൽ നിങ്ങൾ എങ്ങനെയാണ് വെക്കാൻ പോകുന്നത്? നിങ്ങൾക്കത് കിട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, വളരെ നല്ലത്. ഞാൻ പറഞ്ഞു, അതിവിടെയാകുന്നു. ഇപ്പോൾ മത്തായി 27-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം നാം ഞാൻ ഇതിനെ ഒന്ന് വായിച്ചോട്ടെ, പിന്നെ നമുക്ക് ശരിക്കുമുള്ളതാണോ എന്നറിയാം. അപ്പോൾ അത് മാതൃകയാക്കുന്നോ ഇല്ലയോ എന്ന് നോക്കി അത് തിരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയാണോ എന്ന് നോക്കാം. മത്തായി 27-ാം അധ്യായം 51-ാം വാക്യം. ശരി, കർത്താവിന്റെ ക്രൂശീകരണത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഇപ്പോൾ അത് ന്യായപ്രമാണമായിരുന്നു. ന്യായപ്രമാണം അവിടെ വെച്ച് തന്നെ അവസാനിച്ചു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വിശുദ്ധമായ വസ്തുക്കളിൽ നിന്നും ആ തിരശീല ദൂരം ചെയ്തിരുന്നു. ഒരഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനെ അവിടേക്ക് കടന്നു പോകാനാകൂ, അതോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രവുമായിരുന്നു. ഓർമ്മിക്കുന്നു, ഇപ്പോൾ ദൈവം തന്റെ സ്വന്തം കയ്യാൽ ശ്രദ്ധിക്കൂ, മുകളിൽ നിന്നും താഴേക്ക്, താഴെ നിന്നും മുകളിലേക്കല്ല. അതിന് ഏകദേശം 40 അടി ഉയരമുണ്ടായിരുന്നു. ശ്രദ്ധിക്കൂ, താഴെ നിന്നും മുകളിലേക്കല്ല, എന്നാൽ മുകളിൽ നിന്നും താഴേക്ക്. അത് ചെയ്തത് ദൈവമാണെന്ന് കാണിക്കുന്നു. തിരശീല രണ്ടായി ചീന്തി. അതിനുശേഷം ആർക്ക് വേണമെങ്കിലും, ആഗ്രഹിക്കുന്ന ആർക്കും കടന്നു വരാം. അവന്റെ പവിത്രതയിൽ പങ്കാളിയാകാനും കഴിയും. കാണുന്നു, ശരി. മേൽതൊട്ടടിയോളം രണ്ടായി ചീന്തി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അതാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടി. ആ സമയത്ത് എല്ലാ യഹൂദസഭയും കടന്നു വന്നിരുന്നില്ല. അവരെല്ലാവരും ഒരേ യാഗമാണ് അർപ്പിച്ചിരുന്നത്. അവരെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാണ്ടിക്കു കീഴിലായിരുന്നു. എന്നാൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടരുണ്ടായിരുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടർ ആ സംഗതി കടന്നു വന്നപ്പോൾ അവർ അതിനെ വാസ്തവമായും ആത്മാർത്ഥതയോടെ വിശ്വസിച്ചിരുന്നവരായിരുന്നു. ഇപ്പോൾ ഞാൻ ജയം പ്രാപിക്കുക എന്ന വാക്കിലേക്ക് വരികയാണ്. ഇപ്പോൾ അതിനെ പിടിച്ചുകൊള്ളുക. വാസ്തവമായും ജയം പ്രാപിച്ച ഈ കൂട്ടർ മറ്റുള്ളവർ സമർപ്പിച്ചിരുന്ന അതേ ബലി തന്നെയാണ് സമർപ്പിച്ചിരുന്നത്. എന്നാൽ ആത്മാർത്ഥതയിൽ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് മുകളിലായി വന്നിരുന്നു. അവർക്കായി ആ പ്രായശ്ചിത്തം കൃത്യമായും നൽകുമ്പോൾ ആ സമയം ആ കാര്യം സംഭവിക്കുവോളം അവർ പറദീസയിലായിരുന്നു. ആ സമയം സംജാതമായപ്പോൾ ജയം പ്രാപിച്ച് വിശ്രമിച്ചിരുന്നവർ ഉറങ്ങുകയായിരുന്നു. നോക്കൂ, അങ്ങനെയുള്ള അനേകരുടെ ശരീരങ്ങൾ പൂഴിയിൽ വിശ്രമം കൊള്ളുന്നു. നോക്കൂ, നിദ്രയിലാകുന്നു. ഇപ്പോൾ തിരികെ നമുക്ക് ദാനിയേലിലേക്ക്, ജയം പ്രാപിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവനായ ദാനിയേലിലേക്ക് പോകാൻ സമയമുണ്ടായിരുന്നെങ്കിൽ. അവൻ പറഞ്ഞു, ദാനിയേലെ, പുസ്തകം അടച്ചു വെക്കുക, നിന്റെ ഓഹരിലേൽപ്പാൻ നീ എഴുന്നേറ്റ് വരും. ജനങ്ങൾക്കായി നിൽപ്പാനുള്ള പ്രഭു കടന്നു വരുന്നേരം നീ നിന്റെ ഓഹരിക്കായി എഴുന്നേറ്റ് വരും. ഇത് ഇവിടെയാകുന്നു. ദൈവത്തിന്റെ പ്രവാചകനായ ഈ ദാനിയൽ അവസാന കാലം വരുന്നതായി കണ്ടിരുന്നു. അവൻ പറഞ്ഞു, ദാനിയലെ, നീ നിന്റെ ഓഹരിക്കായി കടന്നു വരും. അവിടെയായിരുന്നു അവൻ കടന്നു വന്നത്. ഇസ്രായേലിൽ എല്ലാവരുമല്ല, ഇസ്രായേലിലെ മണവാട്ടിയുടെ മാതൃകയിലുള്ളവർ. ഇപ്പോൾ ശേഷിക്കുന്ന ഇസ്രായേലിയർ എല്ലാവർക്കുമുള്ള പുനരുത്ഥാനം വരെയും കടന്നു വരുന്നില്ല. ഇപ്പോൾ കർത്താവായ യേശുവിന് വരവെങ്കിൽ അവന്റെ വരവിനെ വാസ്തവമായും സ്നേഹിക്കുന്ന ഓരോരുത്തരും, അതിനായി ജീവിക്കുന്നവരും, അവൻ ആകാശത്ത് പ്രത്യക്ഷമാകുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സഭ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷിക്കുന്നവർ നുഴിനേരം കൊണ്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും. മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയാനാകില്ല. ഓർക്കൂ, അവർ ആ നഗരത്തിൽ പോയി അവർക്ക് പ്രത്യക്ഷരായി. കാണുന്നോ, മേഘങ്ങളിലേക്കുള്ള ആ എടുക്കപ്പെടലും അപ്രകാരമായിരിക്കും. നാം അന്യോന്യം കാണുകയും നാം അവരെ കാണുകയും ചെയ്യും. ലോകത്ത് ശേഷിക്കുന്നവർ അവരെ കാണുകയില്ല. മേഘങ്ങളിലേക്ക് എടുക്കപ്പെടൽ ഒരു രഹസ്യമായ യാത്രയായിരിക്കും. ആ സമയത്തിനായി കാത്തിരിക്കുന്നു. അതിനുശേഷം മഹത്വമേറിയ 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഭൂമിയിലേക്ക് തിരികെ വരും. 1000 ആണ്ടിന് ശേഷം 1000 ആണ്ട് കഴിയുവോളം മരിച്ചവരിൽ ശേഷിച്ചവർ ഉയർത്തെഴുന്നില്ല. അത് കഴിയുമ്പോൾ സാർവജനികമായ ഉയർത്തെഴുന്നേൽപ്പ് വരും. അവിടെ എല്ലാ ഇസ്രായേലും ഉണ്ടാകും. കൂടാതെ അവിടെ നോക്കിയാൽ 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരും എല്ലാവരും പ്രതിനിധാനം ചെയ്യും. നാം ഇതുവരെയും അത്തരത്തിലുള്ള കടന്നിട്ടില്ല. ഒരു പക്ഷേ കർത്താവിനിഷ്ടമെങ്കിൽ നാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കടന്നിട്ട് സൂര്യകാന്തത്താലുള്ള ആ ചുമരുകൾ എങ്ങനെയുള്ളതെന്നും 12 കല്ലുകളും 12 പടിവാതിലുകളും 12 അടിസ്ഥാനങ്ങളും അതെല്ലാം പ്രതിസ്ഥാനം ചെയ്തിരിക്കലെങ്കിലും കടക്കുന്നതാണ്. ഇവിടെ ആ ദിവസങ്ങളിലെ ദൂതന്മാരായ സന്ദേശവാഹകന്മാരായിരുന്നപ്പോൾ അവരുടെ സന്ദേശത്തെ നിരസിച്ചവരെ ന്യായം വിധിക്കാനായി 12 സിംഹാസനങ്ങളിരിക്കുന്നു. ആമേൻ. അവിടെയാണ് ആ മഹത്തായ മണിക്കൂർ വരാൻ പോകുന്നത്. അതെ, എന്തൊരു ദിവസമാണ്! നാം ജീവിക്കുന്ന സമയം എന്താണ്? സഭയെ, നമുക്കത് എങ്ങനെ പരിശോധിക്കാം? ഈ വക കാര്യങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നു എന്ന് നാം പറയുമ്പോൾ അത് വരാൻ പോകുന്നവയാണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് ചിലത് തിരികെട്ടുകൊണ്ട് നാം വിശ്വാസത്താൽ ശരിയായിരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ സ്വയം പരിശോധിച്ചു നോക്കാം. ഇപ്പോൾ ഇന്നത്തേതുപോലെ യേശു തന്നെ താരതമ്യമാക്കിയിരുന്ന നോഹയുടെ കാലത്തുള്ള ചില ജയം പ്രാപിച്ചവരെ നമുക്ക് കുറച്ചു നിമിഷങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ 10 മിനിറ്റ് എടുക്കാമെന്നാണ് നിരൂപിച്ചത്. ഇപ്പോൾ ഞാൻ അരമണിക്കൂർ സമയമെടുത്തിരിക്കുന്നു. 1 പേജിൽ നിന്നും ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് കഴിയുമെങ്കിൽ അവയിൽ ചിലതിനെ ഞാൻ ഒഴിവാക്കുന്നതാണ്. പിന്നെ എന്താണ് കിട്ടിയത്? നോഹയുടെ കാലം ഇന്നത്തേതുമായി താരതമ്യപ്പെട്ടിട്ട് യേശു അതിനെ പ്രതിപാദിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിങ്കൽ നോഹയുടെ നാൾക്കളിൽ എന്ന പോലെ ആയിരിക്കും. നോഹയുടെ കാലത്തായിരുന്നതുപോലെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവിങ്കലും. ശ്രദ്ധിക്കൂ, ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സകലരും, ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നതിൽ 8 ജയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. 8 പേർ ജയം പ്രാപിച്ചു. അത് കലർപ്പില്ലാതെ വാസ്തവമായി ജയം പ്രാപിച്ചവരായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് നോഹയുടെ 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, നോഹയും അവന്റെ ഭാര്യയുമായിരുന്നു. 8 ജയം പ്രാപിച്ചവരായിരുന്നു ഉചിതമായ സമയത്ത് പെട്ടകത്തിൽ കടന്നത്. അവർ അത് ചെയ്തതെങ്ങനെ? അവർ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുത്തിരുന്നു. അവർ വാതിലിന്റെ പുറത്ത് വെച്ച് പിടിക്കപ്പെട്ടില്ല, അവർ വാതിലിനുള്ളിൽ പിടിപെട്ടിരുന്നു. ഓ എന്റെ പ്രിയ സ്നേഹിതരെ, ആ വാതിലടയ്ക്കാൻ അനുവദിക്കരുത്. യേശു പറഞ്ഞു, നോഹയുടെ നാൾ കിടന്നതുപോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. നന്ദി സഹോദര, അങ്ങനെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. ഇപ്പോൾ അവിടെ വാതിലിന് പുറത്തായി ആരെങ്കിലും കിട്ടാൻ പോകുന്നു. അവരിൽ അനേകർക്കും ഒരുപക്ഷെ നല്ല സദുദ്ദേശങ്ങൾ ഉണ്ടായിട്ട് ഏതെങ്കിലും ദിവസം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഞങ്ങൾ സഹോദരൻ നോഹയുമായി അകത്തേക്ക് പോകും, കാരണം അദ്ദേഹം ഒരു നല്ല വ്യക്തിയാകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, വെറും 8 പേർ മാത്രമാണ് ഉള്ളിൽ കിട്ടിയത്. ഇപ്പോൾ വളരെ കഠിനമായി ചിന്തിക്കൂ. നിങ്ങൾ ചുറ്റിനും എവിടെയെങ്കിലും മൃദുലമായാണ് കിടക്കുന്നതെങ്കിൽ അകത്ത് കടക്കുക വളരെ ധൃതിയിൽ, പെട്ടെന്ന്. എന്തെന്നാൽ വാതിൽ ഏത് സമയത്തും അടയ്ക്കാം. ദൈവത്തിന്റെ സമ്പദ്ഘടനയിൽ എപ്പോഴും ഒരു പെട്ടകമുണ്ട്. നോഹയുടെ നാൾക്കളിൽ അവന്റെ ജനങ്ങളുടെ രക്ഷയ്ക്കായി ഒരു പെട്ടകമുണ്ടായിരുന്നു. ന്യായ പ്രമാണത്തിന് നാൾക്കളിൽ സാക്ഷ്യത്തിന്റെ പെട്ടകമായി ഒരു പെട്ടകമുണ്ടായിരുന്നു. ന്യായ പ്രമാണത്തിന് നാൾക്കളിൽ അവർ ആ പെട്ടകത്തെ പിൻപറ്റിയിരുന്നു. നോഹയുടെ നാൾക്കളെന്ന പോലെ, ലോത്തിന്റെ കാലം പോലെയുള്ള ഈ സമയത്ത് ഒരു 3-ാമത്തെ ദൈവീക അവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു പെട്ടകമുണ്ട്. ആ പെട്ടകം ഒരു വിഭാഗീയ സഭയോ അത് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളോ അല്ല. അത് ഏകാത്മാവിനാൽ. റോമർ 8:1, ഏക ആത്മീയ സ്നാനത്താൽ നാം എല്ലാവരും ഏക ശരീരത്തിലേക്ക് സ്നാനമേറ്റ് ആ രാജ്യത്തിന്റെ ആധിപത്യത്തിലായിരിക്കുന്നു. എത്ര നല്ലതായാലും എത്ര മോശമായാലും എന്തായാലും കാര്യമില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങൾ ആ രാജ്യത്തിലായിരിക്കുന്നു. കാണുന്നോ, നിങ്ങൾ ജയം പ്രാപിക്കുന്ന രീതി അത് മാത്രമാകുന്നു. ജയം പ്രാപിച്ചവരെല്ലാം ചൊരിയപ്പെട്ട രക്തത്തിന് കീഴിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് സ്വയം ജയം പ്രാപിക്കാൻ കഴിയില്ല. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ജയം പ്രാപിക്കുന്നത്. നിങ്ങൾ വിശ്രമിക്കുകയാണ് ചെയ്യുക. ഞാനതിൽ എവിടെ ഉണ്ടെന്ന് എനിക്കങ്ങനെ അറിയാൻ സാധിക്കും. ബ്രദർ ബ്രഹാം, ഏതു തരത്തിലെ ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്ന് ചുറ്റുമായി നോക്കുക. നിങ്ങളിൽ നിന്നും സ്വയമേ തന്നെ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. അതല്ല, അത് ചെയ്യേണ്ടതിന് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സാഹസം ചെയ്യേണ്ടതോ വലിക്കേണ്ടതായിട്ടോ വരുന്നുണ്ട്. അത് ചെയ്യാനായി ശ്രമിക്കരുത്. നിങ്ങളെപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അത് ചെയ്യരുത്. നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കുപ്പായ കൈ ഇട്ടുകൊടുക്കുന്നത് പോലെ അവനെ ഉയർത്തും, താഴ്ത്തും, വലിക്കും, മറ്റെല്ലാം ചെയ്യും. കാണുന്നോ, അവനത് ചെയ്യാനാകില്ല. തേനെ, നീ നിന്റെ കോട്ട് ധരിക്കൂ. അവനത് ചെയ്യാൻ കഴിയില്ല. കുഞ്ഞു കൈ മുകളിലേക്കും താഴേക്കും ചുറ്റുമായിട്ടെല്ലാം ചുറ്റും. അതിന് നിങ്ങളുടെ ഉറച്ച കൈ ആവശ്യമായിരിക്കുന്നു. ഞാൻ എന്റെ കൈ പിതാവിന്റെ അടുത്തേക്ക് നൽകിയിട്ട് പറയും, കർത്താവ യേശുവേ, എനിക്കവിടെ കടക്കാൻ കഴിയില്ല. ഓ, ഞാൻ എത്ര സന്തോഷവാനാകുന്നു. നീ എന്നെ സഹായിക്കണം, നീ എന്നെ കോട്ട് ധരിപ്പിക്കണം. ഞാൻ ശ്രമിക്കുന്ന നിർത്തി അവനെ അത് ചെയ്യാൻ അനുവദിക്കുക. കാണുന്നോ, എനിക്കത് ചെയ്യാനാകും, എനിക്കത് ചെയ്യാനാകുമെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നും ആ കുഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ അവൻ എല്ലായിടത്തും കൂടി ആയിപ്പോകും. അവനത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കോ എനിക്കോ അത് ചെയ്യാനാകില്ല. എന്നാൽ നാം മിണ്ടാതിരുന്ന് അവനെ ചെയ്യാൻ അനുവദിക്കുമെങ്കിൽ അവനിലെ കൈ നീട്ടിക്കൊണ്ട്, ഇവിടെ കർത്താവേ, ഞാൻ ഇവിടെയാകുന്നു, എന്നെ ഒന്നും അല്ലാതായിത്തീരാൻ അനുവദിക്കണമേ, ഞാൻ കൈ നീട്ടുന്നു, നീ എന്റെ കൈ ശരിയായ സ്ഥാനത്ത് വെക്കണം, അതാണ് ജയം, അതാണ് ജയം പ്രാപിക്കൽ. നിങ്ങളുടെ ആശയങ്ങളിലും നിങ്ങളുടെ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ജയം പ്രാപിച്ചിട്ട് നിങ്ങളെ അവൻ സമർപ്പിക്കുക എന്ന കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അവൻ നിങ്ങൾക്കായി ജയം പ്രാപിക്കും. അവന് ആ വഴി അറിയാം, നമുക്കറിയില്ല. എന്നാൽ നോഹയുടെ നാൾക്കളിൽ ജയം പ്രാപിച്ചവരായി 8 പേരുണ്ടായിരുന്നു. അതുമാത്രമാണ് ഉള്ളിലേക്ക് കടന്നത്. അവർ ഉൾവശത്ത് പിടിക്കപ്പെട്ടിരുന്നു. കൂട്ടുകാരെ, ഇപ്പോൾ നോക്കൂ, അവരിത് ടേപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ടെലിവിഷനിലായിരിക്കുന്നെങ്കിൽ, ടെലിവിഷനിലല്ല, എന്നോട് ക്ഷമിക്കണം, ഒരു ടേപ്പിൽ. നിങ്ങൾ എന്തു ചെയ്താലും ഇപ്പോൾ കേൾക്കുന്ന ആരായാലും, അതോ ഇനി ആരെല്ലാം കേൾക്കാൻ പോകുന്നുവോ എന്നിരിക്കലും, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വളരെ നല്ല ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കാം, എന്നാൽ ഉള്ളിൽ കടന്നിരിക്കണം. സംഘർഷം നടത്തരുത്, ഇച്ഛിക്കുന്നവനാലോ ഓടുന്നവനാലോ അല്ല, എന്നാൽ ദൈവത്താലാകുന്നു. ദൈവം അത് ചെയ്യട്ടെ. നേരെ നിങ്ങളെ അവനിലേക്ക് വലിച്ചു നീട്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ നിവൃത്തീകരിക്കാൻ ആവാന് കഴിയും. ഒരു സമ്പൂർണവും സന്തുഷ്ടവുമായ വിശ്വാസത്താൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് പരിശ്രമിച്ചു നോക്കാനായി ഒരു ഭാഗ്യസഭയിൽ ചേരുന്നതിനാലോ, ഇതിലോ അതിലോ മറ്റേതിലേക്കോ മറ്റൊരു ഭാഗ്യസഭയിലേക്കോ ഓടേണ്ടതില്ല. ദൈവത്തിലേക്ക് മാത്രം നിങ്ങളെ നീട്ടിക്കൊണ്ട് അവനോടൊപ്പം സമാധാനത്തോടെ തടസ്സപ്പെടുത്താതെ മൗനമായി നടന്നുകൊണ്ടിരിക്കുക, അവനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുക. അത് ശരിയാണ്. നാഡീ സ്തംഭനമുണ്ടായ ആ സഹോദരനോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. കാണുന്നോ, അവനിലേക്ക് നീട്ടിക്കൊടുക്കുക, അവനിവിടെയുണ്ട്. നിങ്ങൾ എന്തു ചെയ്തു എന്നറിയുന്നവൻ, നിങ്ങൾ ഇത് ഈ വിധത്തിൽ ചെയ്തത് എന്തുകൊണ്ടാണ് എന്നറിയുന്നവൻ, അതെല്ലാം അറിയാവുന്നവൻ, നിങ്ങളെപ്പറ്റി എല്ലാം അവനറിയാം. നിങ്ങൾക്ക് ഇനി എന്തു ചെയ്യേണ്ടതുണ്ടെന്ന് അല്പം മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പോയി അത് ചെയ്യുക എന്ന ഏക കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അതായത് പഴയത് മുഴുവൻ മറന്ന് ഭാവിക്കായി ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിലും സന്നിധിയിൽ നടക്കുക. 8 ജയം പ്രാപിച്ചവർ ദാനിയേലിന്റെ നാൾക്കളിൽ സിംഹത്തിന്റെയും തീയുടെയും പരീക്ഷയിൽ നിൽക്കാൻ കഴിഞ്ഞ 4 ജയം പ്രാപിച്ചവരുണ്ടായിരുന്നു. ഇപ്പോൾ നാം പരീക്ഷിക്കപ്പെടാമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പിന്നിലിരിക്കുന്ന എന്റെ ആ സഹോദരനും കൂടെ ഇതൊരു നല്ല പാഠമാകുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ആദ്യം പരീക്ഷിക്കപ്പെടണം. പരീക്ഷിക്കണം, എന്തിനാൽ? വചനത്താൽ. അതാണ് ദൈവത്തിന്റെ പരീക്ഷ. നിങ്ങളത് വിശ്വസിക്കുന്നോ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ ആദ്യം പരീക്ഷിക്കണം. നോക്കൂ, പരീക്ഷിച്ചാലേ അതൊരു യഥാർത്ഥ കുഞ്ഞാണോ എന്നറിയാനാകൂ. പരീക്ഷ കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷ നൽകാതെ നിങ്ങൾക്ക് ജയം പ്രാപിക്കാൻ സാധിക്കില്ല. പരീക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് ജയം പ്രാപിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കേണ്ടതുണ്ട്. യേശു പറഞ്ഞു, പരീക്ഷയിൽ ജയം പ്രാപിക്കുന്നവന്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും മഹത്തായ കാര്യം പരീക്ഷയാകുന്നു. അത് തിരുവഴുത്തെഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ പത്രോസ് പറയുന്നത്, ഞങ്ങൾക്കുണ്ടായ പരീക്ഷകൾ പൊന്നിനേക്കാൾ വിലയേറിയതാകുന്നു. അതൊരു പരീക്ഷയുടെ സമയമാകുന്നു. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ പരീക്ഷിക്കപ്പെടുകയും ശോധന കഴിക്കപ്പെടുകയും ചെയ്യും. നാം പരീക്ഷിക്കപ്പെടുമ്പോൾ അത് ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നതിന്റെ ഒരു നല്ല പ്രമാണമാകുന്നു. ദാനിയൽ ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ. ശദ്രക്, മേശക്, അബനദഗോ, ദാനിയൽ പ്രവാചകനായിരുന്നു. അത്രയുമായിരുന്നു അന്നുണ്ടായിരുന്ന സഭയുടെ ആളുകളുടെ എണ്ണം. ഞാൻ മണവാട്ടിയുടെ എന്നർത്ഥമാക്കുന്നു. അവിടെ അനേക സഭകളുണ്ടായിരുന്നു. ഏകദേശം 2 ദശലക്ഷം പേരാണ് അവിടേക്ക് കടന്നുപോയത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് ജയം പ്രാപിച്ചവരുടെ എണ്ണം അതായിരുന്നു. ആ ജയം പ്രാപിച്ചവരെയാണ് പരീക്ഷയിലേക്കിട്ടത്. ജയം പ്രാപിച്ചിരിക്കുന്ന ഓരോരുത്തരെയും പരീക്ഷയിലേക്ക് ഇടേണ്ടതുണ്ട്. വചനം പറയുന്നതിനെ നിങ്ങൾ തിരിച്ചെടുക്കുകയോ എരിയുന്ന തീച്ചുളയിലേക്ക് എറിയപ്പെടുകയോ ചെയ്യുക എന്നവർ പറയുമ്പോൾ അവർ വചനത്തെ അല്ലാതെ മറ്റെല്ലാത്തിനെ നിരസിച്ചു കളഞ്ഞു. അവർ മന്ദിരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുമെന്ന് ശലോമോൻ പ്രാർത്ഥിച്ചിരുന്ന വചനത്തെ അവർ തിരികെ എടുക്കണം എന്നതിന്മേൽ ദാനിയേലിന് ഒരു പരീക്ഷ നൽകപ്പെട്ടു. അവർ മന്ദിരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്നും ദൈവം കേട്ട്. ദിവസങ്ങളിലെ ഇന്ന സമയങ്ങളിൽ ഏതെങ്കിലും മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യനെ സിംഹങ്ങളുടെ കൂട്ടിൽ എറിഞ്ഞുകളേണ്ടതാണ്. ഞങ്ങളുടെ നിയമങ്ങൾക്ക് ഭേദം വരുത്താനോ നീക്കം വരുത്താനോ ആർക്കും കഴിയാത്ത മേധോമ്യരും പാർസികളുമാകുന്നു ഞങ്ങൾ. അവൻ അവർക്കായി ഒരു കെണി ഒരുക്കി, അതാ പ്രവാചകൻ അറിയാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവൻ അവർക്കായി ഒരു കെണി ഒരുക്കിയതായിരുന്നു. അവൻ എളിമയോടെ നടന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാനുള്ള അവന്റെ സമയമായപ്പോൾ വീട് ഇരുന്നിരുന്ന യെരുശലേമിൽ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട ഒരു യാഗമുണ്ടായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. ദാനിയേൽ ആ ചാരന്മാരെ ഭയന്നില്ല. വെയിലാറിയപ്പോൾ എഴുന്നേറ്റ് കിളിവാതിലുകളെ തുറന്നു വച്ചിട്ട് അവന്റെ മുട്ടന്മേലായി ദൈവത്തിങ്കിലേക്ക് അവൻ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ്? ജീവിച്ചാലും മരിച്ചാലും അവന് ജയമുണ്ടായിരുന്നു. ആകയാൽ സിംഹങ്ങൾക്ക് അതിനെ തിന്നാൻ കഴിയാത്ത അത്രയും ജയം അവൻ ജയം പ്രാപിച്ചു. ശദ്രക് മേശക് അബേദ്നെഗോവിനെയും സിംഹങ്ങൾ പിടിക്കാതിരിക്കുവോളുമുള്ള ജയം, തീക്ക് അവരെ ദഹിപ്പിക്കാൻ കഴിയാതിരുന്ന ജയം കിട്ടിയിരുന്നു. തിന്നുവാനോ ദഹിപ്പിക്കുവാനോ മറ്റെന്തു ചെയ്യാനോ കഴിയുന്നതിനുമേൽ ജയമെന്നത് ഒരു കഠിനമായ കാര്യമാണ് നിങ്ങൾക്കറിയാം. കാണുന്നോ, അതുകൊണ്ട് അവർക്കതുണ്ടായിരുന്നു. എനിക്ക് ഒരു വ്യക്തിയുടെ കാര്യവും കൂടെ പറയേണ്ടതുണ്ട്. ലോത്തിന്റെ നാൾക്കളിൽ യേശുവാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. ജയം പ്രാപിച്ചവർ മൂന്ന് പേരായിരുന്നു: ലോത്തും അവന്റെ ഭാര്യയും രണ്ടു പുത്രിമാരും. അവന്റെ ഭാര്യയ്ക്ക് പോലും ജയം പ്രാപിക്കാനായില്ല. അവൾ പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. അവൾ ഒരു മാതൃകയാകുന്നു. നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ 30 നിമിഷങ്ങൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. കാണുന്നു, അവൾ എല്ലാം ശരിയായി ചെയ്തു. അവൾ ഉപേക്ഷിക്കപ്പെട്ടു. വെറുമൊരു നിമിഷത്തിൽ ഇതെനിക്ക് നിങ്ങൾക്ക് തരേണ്ടതുണ്ട്. നിങ്ങളിൽ അനേകരും കൂടെ ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങളിൽ അനേകർ തിരുവചനങ്ങളിലൂടെ തിരിഞ്ഞു നോക്കി അത് ശരിയാണെന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ നിലപാട് നേടുക്കാൻ നിങ്ങളും ഈ കാര്യങ്ങളെ വിട്ടു കളഞ്ഞിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് സമർത്ഥനം നിങ്ങൾ കണ്ടിരിക്കുന്നു. ഒരു സമർത്ഥനമായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു എന്നതിനാലല്ല. എന്തായിരിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സത്യമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ദൈവത്തിന് എഴുതപ്പെട്ട വചനത്താൽ അവൻ സ്വയം പരിശുദ്ധാത്മാവ് മൂലം സമർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റേണ്ടതിന് സൊദോമിനെ വിട്ട്, വിഭാഗ്യ സഭയെ വിട്ട്, ഒരു മതപ്രമാണത്തിലേക്ക് നിങ്ങളെ കെട്ടിവച്ചിരുന്ന കാര്യങ്ങളെ വിട്ട് യാത്ര തിരിച്ചിരിക്കുന്നു. മറ്റു വാക്കുകളിൽ, നിങ്ങൾ മതപ്രമാണത്തിന് പകരം ബൈബിൾ എടുത്തു, നിങ്ങൾ അതിനെ പിൻപറ്റാനായി യാത്ര തിരിച്ചു. അതെ, ലോത്തിന്റെ ഭാര്യയും അതേ കാര്യം തന്നെ ചെയ്തു. നിങ്ങൾക്കറിയാം, ലോത്തിനോടൊപ്പം പോകാനായി അവളുടെ ഭർത്താവിനെ, അവളുടെ കുഞ്ഞുങ്ങളെ, അവൾ സ്നേഹിക്കുന്നവരെ പിൻപറ്റാനായി യാത്ര പുറപ്പെട്ടു. എന്നാൽ അത് അവളുടെ ഹൃദയത്തിൽ നിന്നുമായിരുന്നില്ല. അവൾ അപ്പോഴും ലോകത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങളും ഒരു തുടക്കം തുടങ്ങിയിരിക്കുകയും നിങ്ങളിൽ ഇപ്പോഴും ലോകമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ടാകാം. കാണുന്നോ, അവൾ ജയം പ്രാപിച്ചിരുന്നില്ല. അവളുടെ വഴിയിലായിരുന്നിട്ടും കൂടെ അവസാനം അതവളെ പരാജയപ്പെടുത്തി. അവസാനമായി അവൾക്ക് ഒരു നീണ്ട അവസാന നോട്ടം നോക്കണമായിരുന്നു. അവിടെയാണ് അവൾ പിടിക്കപ്പെട്ടത്. തിരികെ നോക്കുക പോലും ചെയ്യരുത്. ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടായിരിക്കരുത്. പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ കാൽവരിയിലേക്ക് തന്നെ വെച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കാണുന്നോ, ജയം പ്രാപിച്ച ഒരുവളായി അവൾ യാത്ര തുടങ്ങി. എന്നാൽ അവൾ ഒരിക്കലും ജയം പ്രാപിച്ചിരുന്നില്ല. ഓ, അവൾ വിഭാഗ്യസഭ ഉപേക്ഷിച്ചിരുന്നു. അവൾ ഉപേക്ഷിച്ചിരുന്നു. അവൾ ലോത്തിനോടൊപ്പം സൊദോമിന് പുറത്തു വന്നിരുന്നു. അവൾ തന്റെ മുടി മുറിക്കാനായി തിരികെ പോകാൻ ആഗ്രഹിച്ചു. ഞാൻ അർത്ഥമാക്കെന്താണെന്ന് നിങ്ങൾക്കറിയാം. കാണുന്നോ, അവൾക്ക് തിരികെ പോകണമായിരുന്നു. അവൾക്ക് ആ പരീക്ഷ നിൽക്കാൻ സാധിച്ചിരുന്നില്ല. മറ്റുള്ളവരെല്ലാം എന്തു ചെയ്യുന്നു എന്ന് നോക്കാനായി അവൾ തിരികെ പോകാൻ ആഗ്രഹിച്ചു. ഓ, നിങ്ങൾക്കറിയാമോ, എന്നാലും എനിക്കവിടെ താഴെ കുറച്ചു നല്ല കൂട്ടുകാരുണ്ട്. ഒരുപക്ഷെ ഇതൊരു ചെറിയ യാത്രയാകാം. ഇത് ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല. അതിനായി എനിക്ക് ഈ മനുഷ്യന്റെ വാക്ക് മാത്രമാണ് കിട്ടിയത്. അദ്ദേഹം എന്റെ ഭർത്താവാണ് എങ്കിലും, എന്നാൽ അപ്പോഴും ആത്മീയമായി സംസാരിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ പാസ്റ്ററാകുന്നു. ഇപ്പോൾ അത് ശരിയാകുമോ അതോ തെറ്റായിരിക്കുമോ എന്തായാലും എനിക്കറിയില്ല. ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ വെളിപ്പാട് ശരിയല്ലായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ശരിക്കും തൃപ്തി വന്നിട്ടില്ലെങ്കിൽ, അത് ദൈവത്തിന്റെ വചനമാണെന്ന് നിങ്ങൾക്ക് തൃപ്തികരമാമണ്ണം അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. കാണുന്നോ, നിങ്ങൾ തികച്ചും വിൽക്കപ്പെട്ടു കഴിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെ, മറ്റുള്ളവർ എന്തു ചെയ്യുന്നു, ഞാനത് കണ്ടു, ഞാനൊരു അടയാളം കണ്ടു എന്ന് പറയരുത്. ഇസ്രായേൽ പുറപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതേ കാര്യം തന്നെ എനിക്കിവിടെ കൊണ്ടുവന്ന് പറയാൻ സാധിക്കും. അവർ 2 ദശലക്ഷം ബലശാലികളായി യാത്ര തുടങ്ങി. 2 ആളിൽ അവസാനിച്ചു. ശരിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ അവൾ കണ്ടിരുന്നു. ആത്മാവിന്റെ പ്രത്യക്ഷതയെ അവർ കണ്ടു. അവർ മിസ്രായീമിൽ അതിശയോക്തിയായ അത്ഭുതാശ്ചര്യങ്ങളും മറ്റും കണ്ടതിനു ശേഷം അവിടെ നിന്നും പുറപ്പെട്ടു പോന്നു. എന്നാൽ അതവരുടെ ഹൃദയത്തിൽ നിന്നുമായിരുന്നില്ല. അവർ ജയം പ്രാപിച്ചിരുന്നില്ല. അവർ പുറപ്പെട്ടു വന്നു അത്ര തന്നെ. യേശു പറഞ്ഞു, അവർ വനാന്തരത്ത് നശിച്ചുപോയി, മാത്രമല്ല എന്നേക്കുമായി മരിച്ചു. അവരെല്ലാവരും മരിച്ചു. അതിന്റെ അർത്ഥം നിത്യമായി വേർപെട്ടു എന്നാകുന്നു. ഓരോരുത്തരും വനാന്തരത്തിൽ വെച്ച് തന്നെ ജീർണിച്ച് മരിച്ചുപോയി. എന്നാൽ അവിടെ രണ്ടു മനുഷ്യരുണ്ടായിരുന്നു, യോശുവയും കാലേബും. അത് പ്രകടനത്തിലേക്ക് വന്നപ്പോൾ അവരുടെ വശത്തായി അവർക്ക് തന്നെ അവരെ വെട്ടുക്കിളികളെ പോലെ തോന്നാനാകും വിധം പ്രതിസന്ധി വളരെ വലുതായിരുന്നു. യോശുവയും കാലേബും ചേർന്നുകൊണ്ട് അലറി വിളിച്ചു, നാം അത് ചെയ്യാൻ മതിയായവരാകുന്നു. എന്തുകൊണ്ടാണ്? ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവർ ജയം പ്രാപിച്ചവരായിരുന്നു. അവർ ജയം പ്രാപിച്ചു. ആ മഹത്തായി സംഘടിച്ച മുഴുവൻ ജനങ്ങളിടയിലും വാസ്തവമായും എടുക്കാനാകുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മണവാട്ടികളായി അവർക്ക് മാത്രമാണ് വിശേഷ അവകാശമുണ്ടായിരുന്നത്. അവിടെ മുൻനിരയിൽ രണ്ടു ജനറൽമാരായിരുന്നുകൊണ്ട് യോശുവയും കാലേബും നദിക്കപ്പുറത്തേക്ക് വാഗ്ദത്തം ചെയ്തിരുന്നിടത്തേക്ക് നേരെ നദിയിലൂടെ തന്നെ അവരെ നയിച്ചുകൊണ്ടുപോയി. എന്തുകൊണ്ടാണ്? എന്തായാലും കാര്യമില്ല, അവർ വചനത്തെ വിശ്വസിച്ചിരുന്നു. ദാഥാൻ എഴുന്നേറ്റു. കോരഹ് ചെയ്തതുപോലെ തന്നെ വിശേഷാൽ ദാഥാനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും മുകളിലുള്ളവണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. അവൻ മറ്റുള്ള എല്ലാവരെക്കാളും വിശുദ്ധനാകുന്നു. ദൈവം വളരെ കൃത്യമായും ആ മനുഷ്യനെ സമർത്ഥിച്ച ശേഷവും അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു കൂട്ടർ ചേർന്ന് ഞങ്ങൾ ഇതും അതും മറ്റേതും ഉണ്ടാക്കും. ഞങ്ങൾ ഞങ്ങളുടെ സംഘടന രൂപീകരിക്കും. ഞങ്ങൾ ചെയ്യും. അവരെല്ലാവരും മരിച്ച് ജീർണിച്ചുപോയി. എന്നാൽ കർത്താവിന് വചനമുണ്ടായിരുന്നവർ അവർ അതുമായി ആരംഭിക്കുകയും അവർ കടന്നു പോവുകയും ചെയ്തു. തുടങ്ങുന്നവനല്ല, പൂർത്തിയാക്കുന്നവനാൽ. അനേകർ ഓട്ടം തുടങ്ങുന്നു, എന്നാൽ അതൊരുവൻ പൂർത്തിയാക്കുന്നു. അനേക ജനക്കൂട്ടം, അനേക സഭകൾ തുടങ്ങുന്നു, പൂർത്തീകരിക്കുന്നത് ഒരു കൂട്ടർ മാത്രമായിരിക്കും. അത് ജയം പ്രാപിക്കുന്നവരായിരിക്കും. ലോത്തിന്റെ നാളിൽ അതേ അവൾക്ക് ആ ദീർഘമേറിയ ഒരു തിരികെ നോട്ടത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഓ, ആ നല്ല സമയങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഇന്ന ഇന്ന സാധനങ്ങൾ ഞാനോട് ഉപേക്ഷിച്ചു വന്നിരിക്കുന്നു. ഞാനതൊരിക്കലും മറക്കുകയില്ല. നോഹയുടെ നാൾക്കിലെന്ന പോലെ അവൾ പുറത്താക്കപ്പെട്ടു, പിടിക്കപ്പെട്ടു. ദയകൂടാതെ അവളെ പുറത്താക്കി. അവൾ നശിച്ചുപോയി. അതിന്റെ ഒരു ചെറിയ കൂമ്പാരം ഇപ്പോഴും അവിടെ ശേഷിക്കുന്നു. ആ ഉപ്പ് തൂണിന്റെ ഒരംശം നിങ്ങൾ അതിൽ നിന്നും മുറിച്ചു മാറ്റിയാൽ ആ ഭാഗം അതിൽ തിരികെ ഒരു ഉപ്പ് തൂണായി മുളച്ചു വരുമെന്ന് അവർ അവകാശപ്പെടുന്നു. എനിക്കറിയില്ല. സൊദോം ഗൊമോരയുടെ ശരിക്കുമുള്ള ചിത്രം കണ്ടാൽ ആ ഉപ്പിന്റെ യഥാർത്ഥ തൂൺ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും. ഇപ്പോൾ ഒരു ഉപ്പ് തൂണിനും അഗ്നിസ്തംഭത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാണുന്നോ, നിങ്ങൾ ഒരു വശത്തേക്ക് തിരിയേണ്ടതുണ്ട്. അതെ, യോഹന്നാൻ സ്നാപകന്റെ സമയത്തെ ശ്രദ്ധിക്കൂ. യോഹന്നാൻ സ്നാപകന്റെ സമയത്ത് ജയം പ്രാപിച്ചവരായി ആറു പേരെ കാണാൻ സാധിക്കും. എല്ലാ കാലത്തിലും ജയം പ്രാപിച്ചവരുണ്ടായിരുന്നു. യോഹന്നാന്റെ സമയത്ത് അവർ ആറു പേരായിരുന്നു. അത് യോസെഫും മറിയയും സെഖരിയാവും എലിസബത്തും ഷിമിയോനും ഹന്നയുമായിരുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഒരു പുരുഷനും ഒരു സ്ത്രീയും. നോക്കൂ, ക്രിസ്തുവിന്റെ മാതൃകയായി സഭയും ക്രിസ്തുവും. കാണണോ? ശ്രദ്ധിക്കൂ, അത് പ്രാകൃത മനുഷ്യൻ തുടങ്ങി. അല്ല, യോസെഫ് പ്രാകൃത മനുഷ്യൻ. യോസെഫ് അവൻ ആരായിരുന്നു? ഒരു തച്ചൻ. പിന്നെ പുരോഹിതൻ. അവൻ എന്തായിരുന്നു? കാണുന്നു, സെഖരിയാവ്, കർത്താവ് ആലയത്തിലെ ഒരു പുരോഹിതൻ. അതിൽ നിന്നും ഷിമ്യോനിലേക്ക് ഒരു പ്രവാചകനും ഒരു പ്രവാചകിയും. കാണുന്നു, നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാഭിഷേകം. ആമേൻ. നിങ്ങളത് കാണുന്നില്ലേ? കൃത്യമായും ജയം പ്രാപിച്ച ആറു പേർ. മറ്റുള്ളവരെല്ലാം അവരവരുടെ ബലിയും മറ്റും അർപ്പിച്ചിരുന്നു. എന്നാൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അവർ ജയം പ്രാപിച്ചു. ഓരോ സഭാകാലവും ശ്രദ്ധിക്കുക. അതേ ജയം പ്രാപിച്ചവർ. അവർ ഓരോ സഭാകാലത്തുനിന്നും ഓരോ പുത്രനും ആ സഭാകാലത്തിലെ പ്രലോഭനത്തിൽ നിന്നും ജയം പ്രാപിക്കുന്നു. എന്റെ പക്കൽ അതിന്റെ തിരുവഴുത്തുണ്ട്. അത് തെളിയിക്കാനായി നമ്മുടെ പക്കൽ വാസ്തവമായി സമയമുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാലും സഭാകാലങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിരുന്നതായി നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോഴും ഇതപ്രകാരമായിട്ട് ആരെങ്കിലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നതുപോലെ, നിങ്ങൾ തോൽവി അടഞ്ഞവനായി ജനിച്ചു. ആ ജനനത്തിന് നിങ്ങളെ ഒരു ജീവങ്കിലേക്ക് ഒരിക്കലും കൊണ്ടുവരാനാകില്ല എന്തെന്നാൽ നിങ്ങൾ ജനിച്ചത് തന്നെ തോറ്റവനായിട്ടാണ്. നിങ്ങൾ തോൽവിയടഞ്ഞ ഒരു ലോകത്തിൽ, തോൽവിയടഞ്ഞ ജനങ്ങളുടെ ഇടയിൽ, തോൽവിയടഞ്ഞ മതപ്രമാണങ്ങളുടെ ഇടയിൽ, തോൽവിയടഞ്ഞ വിഭാഗീയ സഭകളുടെയിലാകുന്നു ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾക്ക് ജയം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ആമ്പൽ പോലെയാകുന്നു. അവിടെ ഉണ്ടായിരിക്കുന്നത് വെച്ച് ഏറ്റവും നല്ല പൂക്കൾ എന്നാണ് ആമ്പൽ പൂവ് എന്ന് ഞാൻ കരുതുന്നു. ആ മഹത്തായ കുളത്തിലുണ്ടാകുന്ന ആമ്പലിനെയും കാൽ ആമ്പലിനെയും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. വെള്ളാമ്പൽ എന്ന് വിളിക്കുന്ന ഒരു ആമ്പൽ പൂവിനേക്കാളും മനോഹരമായിട്ടുള്ള മറ്റൊന്നുമില്ലെന്ന് ഞാൻ കരുതുന്നു. അത് ശോഭിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അത് എവിടെ നിന്നാണ് കടന്നു വന്നത്? അതൊരു ചെറിയ വിത്തായി വൃത്തിഹീനമായ ചേറിൽ, ചേറിന്റെ അടിയിലായിരുന്നു. അപ്പോഴും ആ ചെറിയ വിത്തിൽ അതിന്റെ സകല ശോഭയോടും കൂടെ തിളങ്ങുന്ന ആ പ്രഭ അത് ചേറിലായിരിക്കുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കുന്നു. എന്നാൽ അത് ഓരോ ദിവസവും അതിലെന്തോ ചിലതുണ്ട് എന്നറിഞ്ഞിട്ട് അതിന് പരിശ്രമിക്കേണ്ടിയിരുന്നു. അത് കറുപ്പായിരുന്നു, അത് അഴുക്ക് പിടിച്ചതായിരുന്നു, അത് ഹീനമായിരുന്നു. അത് ചെളിയിലാണ് ജീവിച്ചിരുന്നതെങ്കിലും അത് ചേറിലൂടെയും ചണ്ടിയിലൂടെയും വെള്ളങ്ങളുടെയും നിശ്ചലമായിരിക്കുന്ന സ്ഥലങ്ങളുടെ ഇടയിലൂടെ അതിന്റെ തല പുറത്തേക്ക് പ്രകാശത്തിലേക്ക് നീട്ടി അതിന്റെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് സദാസമയത്തും പ്രകടിപ്പിക്കുമായിരുന്നു. അതൊരു ജയം പ്രാപിച്ചവനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരിക്കൽ പാപത്തിലായിരുന്നു, ഒരിക്കൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തിരുന്നു, ഇപ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല. തെറ്റായ കാര്യങ്ങൾ ഒരിക്കൽ ചെയ്തിരുന്നു, പിന്നെ ഇപ്പോൾ എന്തിനാണ് ആ കുളത്തിലേക്ക് വീണ്ടും തിരികെ നോക്കുന്നത്? കാണുന്നോ, നോക്കൂ, നിങ്ങൾക്കുണ്ടായിട്ട് നോക്കൂ, ദൈവം തന്റെ പൂർവ്വ നിശ്ചയത്താൽ ഈ വിത്തിനെ ജീവങ്കലേ കൊണ്ടുവരികയും നോക്കൂ, അത് സ്വയം പ്രകാശത്തിലേക്ക് വരേണ്ടതിന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നതും കണ്ടിരുന്നു. ഇപ്പോൾ അതിന്റെ എല്ലാറ്റിനുമേലെ അത് ജയം പ്രാപിച്ചിരിക്കുന്നു. കാണുന്നോ, അതവിടെ കീഴിൽ അതിനെ സ്വയം പ്രകടമാക്കുന്നില്ല. അത് അതിനെ പ്രകടമാക്കാനായി അത് സ്വയം മുകളിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ജീവിച്ചിരുന്ന നിങ്ങളുടെ പാപത്തിലും വ്യഭിചാരത്തിലും മറ്റെല്ലാത്തിലും നിങ്ങളും ചെയ്തിരുന്നില്ല, നിങ്ങൾ യാതൊന്നും പ്രകടമാക്കിയിരുന്നില്ല. എന്നാൽ ഒരു വിത്ത് അവിടെ ഉണ്ടായിരുന്നിട്ട് അതിന് സ്വയം പ്രകാശത്തിലേക്ക് ഞെരുക്കിക്കൊണ്ടുവരാനുള്ള ഒരു അവസരമുണ്ടായി. ഇപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിന് മുന്നിൽ പുത്രന്റെ പ്രകാശവുമായിട്ടായിരിക്കുന്നു. നിങ്ങൾ ആരംഭത്തിൽ എന്തായിരുന്നുവോ അത് അതിനെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കിയത് നിങ്ങൾ കാണുന്നോ? നിങ്ങൾ ആ പ്രകാശം കണ്ടു, നിങ്ങൾ ശോഭിച്ച് പുറത്തു വന്നു, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കിടന്നു. ഇപ്പോൾ നിങ്ങൾ ആ ആമ്പലാവുകയും ചെയ്തിരിക്കുന്നു. എന്റെ ആമ്പലിനെ കുറിച്ചുള്ള പ്രഭാഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റവറണ്ട് ആമ്പൽ, അവൻ കഷ്ടപ്പെടുന്നത് എങ്ങനെ? അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. അവനിലേക്ക് നോക്കൂ, അവൻ കൊടുക്കാൻ തയ്യാറായി, അവനായി അവനൊന്നും എടുക്കുന്നില്ല. ആമ്പൽ അവനെ കുറിച്ച് ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ തന്റെ സൗന്ദര്യത്തെ, അവന്റെ ജീവനെ മറ്റുള്ളവർ കാണാനായി പുറത്തേക്ക് നീട്ടുന്നു. അവനിലെന്തായിരുന്നു ആ ചേറിൽ, അവനിൽ എന്താണ് ഉണ്ടായിരുന്നെന്നും മറ്റുള്ളവർ ആ മഹത്വം കാണാനായി അവന്റെ ജീവനെ പുറപ്പെടുവിക്കുന്നു. ഇപ്പോൾ അവൻ മുകളിലെത്തിയിരിക്കുന്നു. അതാണ് ജയം പ്രാപിച്ചവൻ. അവൻ ചേറിനെ ജയം പ്രാപിച്ചു, അവൻ ലോകകാര്യങ്ങളും ജയം പ്രാപിച്ചു. ഇപ്പോൾ അവൻ സൗജന്യമായി കൊടുക്കുന്നു, ആർക്കും അവനെ നോക്കാൻ കഴിയും. അവന്റെ ജീവിതം അതിന്മേൽ നിങ്ങൾക്ക് വിരൽ ചൂണ്ടാനാകില്ല. കാണുന്നു, അവൻ ഒരു യഥാർത്ഥ ജയം പ്രാപിച്ചവനാകുന്നു. ഇപ്പോൾ അവനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. പറയും, അവൻ ചെളിയിൽ നിന്നാണ് വന്നത്. എന്നാൽ അവൻ ഇപ്പോൾ ചെളിയിലല്ല, അവൻ അതിന്റെ മുകളിലായിരിക്കുന്നു. ആമേൻ. അവൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ തിരികെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇപ്പോൾ അവൻ എന്താകുന്നു? അവൻ മുകളിലായിരിക്കുന്നു. അത് കഴിയുമ്പോൾ തേനീച്ചകളടുത്തേക്ക് വന്ന് പറയും, അത് വിസ്മയജനകമായ സുഗന്ധം തന്നെ, ഞാൻ അവിടേക്ക് പോയി എന്റെ ഭാഗം എടുക്കേണ്ടതാണെന്ന് വിചാരിക്കുന്നു. അവൻ തന്റെ ഹൃദയത്തെ അങ്ങനെ തുറന്നു കൊടുക്കുന്നു. ഇപ്പോൾ കടന്നു വരൂ. ശരിയാണ്, അവനിൽ ഉള്ളതെല്ലാം എടുക്കുന്നു. കാണുന്നോ, അവൻ ഒരു യഥാർത്ഥ പാസ്റ്ററാണ്. അവൻ ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കുന്നു. അവൻ എവിടെ നിന്ന് വന്നു എന്ന് നോക്കൂ. അത് ചെയ്യുന്നതിനായി അവന് ജയം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ അവനോ അതോ അവളോ ചെറുപ്പവും അഴകും സൗന്ദര്യവും ഉണ്ടായിരുന്നു. അവർക്ക് വളരെയേറെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. എന്നാൽ അവർ അതിൽ ജയം പ്രാപിച്ചിരിക്കുന്നു. കാണുന്നോ, അവർ ജയം പ്രാപിച്ചു. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിന്റെ യഥാർത്ഥ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ, ചേറിലൂടെ പ്രകടമാക്കുമായിരുന്നു. അതെങ്ങനെ ചെയ്യണമെന്ന് യേശു നമുക്ക് ഉദാഹരണം തന്നിരുന്നു. ജയം പ്രാപിക്കാൻ ഇപ്പോൾ എങ്ങനെ കഴിയുമെന്ന് നാം അറിയാൻ ആഗ്രഹിക്കുന്നു. അത് എങ്ങനെ ചെയ്യണമെന്ന് യേശു നമ്മോട് പറഞ്ഞിരിക്കുന്നു. കാണണോ, വിനയത്താൽ ഒരു തുവർത്തെടുത്ത് തന്റെ ചുറ്റും ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അതിനെ തുവർത്തുവാനും തുടങ്ങി. സ്വർഗത്തിലെ ദൈവം തന്നെ സ്വയം താഴ്ത്തി. നാം വിനയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാരണത്താലാണ് സ്ത്രീകൾ അവരുടെ മുടി വളരാൻ അനുവദിക്കാത്തത്. കാണണോ, ആ കാരണത്താലാണ് മഹിളകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവർ ധരിക്കാത്തത്. അങ്ങനെ തന്നെ നോക്കൂ, പുരുഷന്മാരും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതും അതേ കാര്യം തന്നെ അവർ ചെയ്യുന്നില്ല. അവർ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ യേശു തുടർച്ചയായി അവൻ ആരായിരുന്നു നോക്കൂ. മഹനീയത, ഞാൻ ചിലത് പറയാൻ പോകുന്നു. മഹനീയത സ്വയം വിനയപ്പെടുത്തുന്നു. മഹനീയമായത് തന്നെത്താൻ താഴ്ത്തുന്നു. മഹനീയം, ചില മഹാന്മാരുമായി സമ്മേളിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. 50 സെന്റുകൾ തന്റെ പോക്കറ്റിലുണ്ടായാൽ ഇലുകളെ കിലുക്കുകയും തന്റെ വേഷം മാറാൻ സമയം ലഭിക്കുമ്പോൾ തന്നെ അവൻ ഒന്നുമില്ലാതിരിക്കെ അവനെന്തോ ആണെന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ ഞാൻ മഹാന്മാരുടെ അടുക്കൽ നിന്നിട്ടുണ്ട്. മുഷിഞ്ഞ കുപ്പായക്കയ്യും കുപ്പായ കയ്യറ്റവുമായിട്ടുള്ള മഹാന്മാർ എന്ന് അർത്ഥമാക്കുന്നു. നിങ്ങളാണ് മഹാന മനുഷ്യൻ എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. കാണുന്നു, മഹനീയത വിനയമാകുന്നു സഭയെ. അത് മറന്നു പോകരുത്. മഹനീയത പ്രകടമാക്കുന്നത് വിനയത്താലാകുന്നു. നിങ്ങൾക്കിപ്പോൾ എത്ര നല്ലതാക്കാൻ കഴിഞ്ഞാലും ഇപ്പോൾ വൃത്തികെട്ടത് എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ആത്മാവിനാൽ വിനയമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. കാണുന്നു, പുറത്തേക്ക് പോയി കഴുകുകയോ വൃത്തിയാക്കുകയോ ചെയ്യരുത് എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്കറിയാം. കാണുന്നു, എന്നാൽ വിനയത്തെപ്പറ്റി, വാസ്തവമായ വിനയത്തെപ്പറ്റി, എന്തെങ്കിലും യാന്ത്രികമായി ചമയുന്നതിനെ പറ്റി അല്ല പറയുന്നത്. അതായത് എന്തോ ചിലത്, അത് വാസ്തവമായ വിനയത്തെപ്പറ്റിയാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് യേശു നമ്മൾ പറഞ്ഞിരിക്കുന്നു. അവൻ വിജയം പ്രാപിച്ചു. അർത്ഥമാക്കുന്നത് ജയം പ്രാപിക്കുക എന്നാൽ പണ്ടത്തെ എല്ലാ വിശുദ്ധന്മാരും നിന്നിരുന്നത് പോലെ പരീക്ഷയിൽ നിൽക്കുക എന്നതാകുന്നു. അത് ശരിയാണ്. യേശു ചെയ്തതുപോലെ അവന്റെ എല്ലാ ശത്രുക്കൾ നടുവിലും അവൻ ആ പരീക്ഷയിൽ നിന്നു. അവനെതിരായി പരീക്ഷിക്കപ്പെട്ട സകലത്തിലും അവൻ അതിനായി നിന്നു. രോഗത്തെ പരിഗണിക്കാതെ അവൻ മശീഹാകൊണ്ട് അവൻ അവരെ സൗഖ്യമാക്കി. മരണത്തെ പരിഗണിക്കാതെ അവൻ അതിനെ തിരികെ ജീവങ്കിലേക്ക് കൊണ്ടുവന്നു. അവന്റെ സ്വന്തം മരണത്തെ അവൻ കാൽവരിയിൽ അഭിമുഖീകരിക്കുമ്പോൾ അവനെ സ്വയം അടിയറവെച്ചുകൊണ്ട് അവൻ അതിനെ തോൽപ്പിച്ചു. എന്തിനാൽ? വചനത്താൽ. പറഞ്ഞു, ഈ മന്ദിരത്തെ നിങ്ങൾ നശിപ്പിക്കൂ, ഞാനതിനെ 3 ദിവസം കൊണ്ട് പണിയും. വചനം അങ്ങനെ പറയുന്നു. കാണുന്നോ, മരണത്തിന്റെ മുന്നിലും അവൻ അതിനെ തോൽപ്പിച്ചു. അവൻ മരണത്തെ ജയിച്ചു. നരകത്തിന്റെ മുന്നിലും അവൻ നരകത്തെ തോൽപ്പിക്കുകയും നരകത്തെ ജയിച്ചടക്കുകയും ചെയ്തു. അതെ, കല്ലറയുടെ മുന്നിലും അവൻ കല്ലറിൽ നിന്നും ജയം പ്രാപിച്ചു. എങ്ങനെ? സകലതും അവന്റെ വചനത്താലും വിനയത്താലും. ഓ എന്റെ, അതാണ് യഥാർത്ഥ മനുഷ്യൻ. നിങ്ങൾക്ക് മാതൃയാക്കാൻ കഴിയുന്നവൻ അവനാകുന്നു. കാണുന്നു, അവൻ സകലത്തെയും തോൽപ്പിച്ച് അതിന്മേൽ ജയം പ്രാപിച്ചു. നോക്കൂ, അവന് പ്രലോഭനമുണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ പറയുന്നു, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടവനത്രേ നമുക്കുള്ളത്. മദ്യപിക്കാനായി അവൻ പരീക്ഷിക്കപ്പെട്ടു. അവൻ സ്ത്രീയാൽ പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷിക്കപ്പെടാൻ കഴിയുന്ന സകലത്താലും അവൻ പരീക്ഷിക്കപ്പെട്ടു. നാമായിരിക്കുന്ന സകലത്തിനാലും അവൻ പരീക്ഷിക്കപ്പെട്ടു. അവനൊരു പുരുഷനായിരുന്നിട്ടും അവനിൽ നിങ്ങൾക്ക് ഒരു വിരൽ ചൂണ്ടാൻ കഴിയുമായിരുന്നില്ല. അതെ സർ, ജയം പ്രാപിക്കുന്നാൽ പിശാചിന്റെ ഓരോ കൌശലത്തിലും അവനെ തിരിച്ചറിയുക എന്നതാകുന്നു. പിശാജ് എന്ന ഒന്നില്ല എന്ന് അതൊരു വിചാരം മാത്രമാകുന്നു എന്ന് അനേകർ പറയാറുണ്ട്. നിങ്ങളത് വിശ്വസിക്കരുത്. ശരിക്കും പിശാചുണ്ട്. നിങ്ങളും മറ്റാരെയും പോലെ തന്നെ ഒരു യഥാർത്ഥമാണവൻ, ഒരു യഥാർത്ഥ പിശാജ്. നിങ്ങളവനെ ശരിക്കും യഥാർത്ഥമായി തിരിച്ചറിഞ്ഞിരിക്കണം. അവൻ ഒരു പിശാചാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ അതേ സമയം തന്നെ അവൻ ഒരു പിശാചാണെന്നും അവൻ നിങ്ങൾക്കെതിരാണെന്നും പിന്നെ ജയം പ്രാപിക്കാനായി അവനെക്കാളും ശക്തനും ബലവാനുമായ ദൈവം നിങ്ങളിൽ ആണെന്നുള്ള കാര്യവും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളിലുള്ളവൻ മുന്നമേ തന്നെ അവന്റെ മേൽ ജയം പ്രാപിച്ചിരിക്കുന്നു. മാത്രമല്ല, അവന്റെ കൃപയാൽ നിങ്ങൾ അവനോട് പന്തയം വെക്കാൻ മതിയായവനാകുന്നു. ആമേൻ. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് അവിടെ യഥാർത്ഥ ജയം പ്രാപിക്കലുണ്ടാകുന്നത്. നിങ്ങൾ പിന്നിലേക്ക് നോക്കി പറയും, ഞാൻ ഇത് ചെയ്യുകയും ഞാൻ അത് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴല്ല, നിങ്ങൾ തോൽവി അറിഞ്ഞിരിക്കുന്നു. ക്രിസ്തവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവർ ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജയം പ്രാപിച്ചിരിക്കുന്നു, തിരിച്ചറിയുന്നു. അവൻ ഒരു പിശാചാണെന്ന് നിങ്ങൾ അറിയുന്നു. എനിക്ക് ഒരു രോഗം പിടിപെടുകയും അതൊരു രോഗമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഓ അതെ, അതൊരു രോഗമാകുന്നു. നിങ്ങൾക്കൊരു ക്യാൻസർ ബാധിച്ചു, അതൊരു ക്യാൻസർ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊരു ക്യാൻസർ ആകുന്നു. എന്നാൽ ഓർക്കൂ, ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ. ഈ കാര്യത്തെ മുന്നമേ ജയിച്ചടക്കിയ പരിശുദ്ധാത്മാവ് നിങ്ങളിലായിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തികച്ചും തിരിച്ചറിഞ്ഞിരിക്കണം. അവൻ നിങ്ങളിലാകുന്നു. നിങ്ങൾക്ക് അവനാൽ ജയം പ്രാപിക്കാൻ കഴിയും. അത് കൃത്യമായും വിവേകത്തോടെ അറിയാൻ സാധിക്കും. ഇത് കൃത്യമായും തിരുവെഴുത്ത് എഴുതിയ പ്രകാരമാകുന്നു ജയം പ്രാപിക്കൽ. എനിക്ക് ധൃതിയിലാകുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ 45 മിനിറ്റ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ വാസ്തവമായും അധിക സമയത്തിലാകുന്നു. ശ്രദ്ധിക്കൂ, ജയം പ്രാപിക്കൽ. അവനിലായിരിക്കുന്നവനേക്കാൾ മഹാന ദൈവം നിങ്ങളിലായിരിക്കുന്നു. നിങ്ങളിലായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിനേക്കാൾ വലിയവനല്ല ഈ ലോകത്തിന്റെ ദൈവം. വെളിച്ചത്തിന്റെ മുന്നിൽ ഇരുളിൽ നിൽക്കാൻ കഴിയാത്തതുപോലെയാകുന്നു. ഇപ്പോൾ വെളിച്ചത്തിന്റെ മുന്നിൽ ഇരുളിൽ നിൽക്കാൻ കഴിയില്ല. അത് എങ്ങനെയുള്ള ഇരുളെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. വെളിച്ചം അതിനെ തള്ളി പുറത്താക്കും. അതിന് നിൽക്കാൻ കഴിയില്ല. മഹത്വം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എത്ര വേണമെങ്കിലും ഇരുളിനെടുത്തുകൊണ്ട് ഒരു തവണ കടന്നു വരുന്ന പ്രകാശം എന്നെത്താൻ ശ്രമിച്ചു നോക്കൂ. എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. വെളിച്ചം അവനാണ് നിങ്ങളിലുള്ളത്. ലോകത്തിലുള്ളവൻ ഇരുളായ ഒരുവനാകുന്നു. ആയതിനാൽ ഇരുളനെ പ്രകാശം ജയിച്ചടക്കുമെന്ന് തെളിയിച്ചിരിക്കുകയും ക്രിസ്തുവുള്ള മനുഷ്യൻ അവൻ ലോകത്തിന്റെ കാര്യങ്ങളെ ജയിച്ചടക്കിയിരിക്കുന്നു എന്നറിയുകയും ചെയ്യുന്നു. ആമേൻ. ഒരിക്കലും അതിന് നിങ്ങളുമായി കെട്ടിപ്പണഞ്ഞു കിടക്കാൻ കഴിയില്ല. നിങ്ങൾ സ്വതന്ത്രരാകുന്നു. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുകയും യേശു ക്രിസ്തു രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവിടെയാണ് നിങ്ങൾ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഇപ്പോൾ നിങ്ങൾ പിന്നിലേക്ക് നോക്കി നിങ്ങളെ കുറ്റമതിച്ചാൽ നിങ്ങൾ അപ്പോഴും ലോകത്തിലാകുന്നു. എന്നാൽ നിങ്ങൾ അതിനു മേലെയായി ജീവിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങളിലുള്ളവൻ ഇരളിനു മേലെയായി നിങ്ങളെ നയിക്കുന്നവനാകുന്നു. ആമ്പലിനെ പോലെ അവൻ ചേറിന്റെ ഇരുളിന് മേലെയാകുന്നു. അവൻ ചെളി നിറഞ്ഞ വെള്ളത്തിന്റെ മുകളിലാകുന്നു. അവൻ ചേറിനെ വിട്ടു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സൗന്ദര്യത്തെ അവൻ വെളിച്ചത്തിലായി പ്രതിഫലിപ്പിച്ച് കാണിച്ചിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ ആർത്തു വിളിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ജയം പ്രാപിക്കാനായി അതിന്റെ പ്രയാണത്തിലുടനീളം ആരംഭം മുതലേ ദൈവത്താൽ എന്താണ് അവിടെ ഇട്ടിരുന്നത്? അത് പുറന്തോണ് ജയിച്ചടക്കി, അത് ചെളിയെ ജയിച്ചടക്കി, അത് വെള്ളങ്ങളെ ജയിച്ചടക്കി, അത് എല്ലാത്തിനെയും ജയിച്ചടക്കി. ഒരു ജയം പ്രാപിച്ചവനായി തീർന്ന് സൗന്ദര്യവും ദൈവമുഖത്വവും പ്രതിഫലിപ്പിച്ചു. ആ രീതിയിലാണ് ഓരോ വിശ്വാസിയും ചെയ്യുന്നത്. ആ വിധത്തിലാണ് നോഹ ചെയ്തത്, ആ വിധത്തിലാണ് ലോത്ത് ചെയ്തത്. അതാണ് രീതി. അവൻ ആയിരുന്ന ക്രമക്കടലേക്കൊന്ന് നോക്കൂ. ആ വിധത്തിലാണ് മോശ ചെയ്തത്, ആ വിധത്തിലാണ് യോശുവ ചെയ്തത്, ആ വിധത്തിലാണ് ദാനിയൽ ചെയ്തത്, ആ വിധത്തിലാണ് ശദ്രക്കും മേശക്കും ചെയ്തത്, ആ വിധത്തിലാണ് യോഹന്നാൻ സ്നാപകനും സഖരിയാവും എലിസബത്തും ചെയ്തത്, ആ വിധത്തിലാണ് ശിമ്യോൻ ചെയ്തത്, ആ വിധത്തിലാണ് അത് ഹന്നയും അവർ ഓരോരുത്തരും ചെയ്തത്. അവരുടെ ചുറ്റിനും അവരെ കെട്ടി പൊതിഞ്ഞിരുന്ന ചേർന്നെന്നും അവരെല്ലാം ജയം പ്രാപിച്ചവരായി കടന്നു വന്നത്. കാര്യങ്ങളുടെ മേലെയായി അവരുടെ തല ഉയർത്തി ദൈവത്തിന്റെ മഹത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കടന്നു വന്നു. അങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. ഓർക്കൂ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് യേശു അവളെ കാണിച്ചു. 40 ദിവസത്തെ പരീക്ഷ, യേശു കൃഷ്ണയുടെ പരീക്ഷ, ഏതൊരു മനുഷ്യനും പരീക്ഷിക്കപ്പെടാവുന്നതിന് മേലായതായിരുന്നു. ശ്രദ്ധിക്കൂ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവൻ നമുക്ക് കാട്ടിത്തന്നു. ഇപ്പോൾ ഒരു അല്പനിമിഷത്തിനുള്ളിൽ ഞാൻ നിർത്തും. നോക്കൂ, അതെങ്ങനെയാണ് ചെയ്യണമെന്ന് അവൻ നമുക്ക് കാട്ടിത്തന്നു. അവനത് ചെയ്തത് എങ്ങനെയാണ്? വചനത്താൽ. അങ്ങനെയാണ് അവനത് ചെയ്തത്. കാരണം അവൻ വചനമായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ തിരികെ വചനത്തിൽ, വാഗ്ദത്ത വചനത്തിലായിരിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിക്കും വേണ്ടിയുള്ള വാഗ്ദത്ത വചനം എന്താകുന്നു? ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ. പിന്നെ ഞാൻ ജയം പ്രാപിക്കുന്നത് എങ്ങനെ? എന്നാലല്ല, എന്നിലുള്ള വചനത്താലാകുന്നു. വചനം ദൈവമാകുന്നു. വചനം എന്നിലുള്ളതിനാൽ ഞാൻ ലോകത്തിലുള്ള കാര്യങ്ങളുടെ മേൽ ജയം പ്രാപിക്കുന്നു. എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും യാചിപ്പിൻ. മുകളിലേക്ക് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. യന്ത്രം തീർച്ചയായിരിക്കും പോലെ നിങ്ങൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തീർച്ചയാകുന്നു. കാണുന്നോ, നിങ്ങൾക്ക് എങ്ങനെയും മുകളിലേക്ക് വരേണ്ടതായിട്ട് തന്നെയുണ്ട്. അവന്റെ 40 ദിവസത്തെ പരീക്ഷയിൽ ദൈവത്തിന്റെ വചനത്താൽ അവന് ജയം പ്രാപിക്കേണ്ടിയിരുന്നു. ഒരു അല്പനിമിഷങ്ങൾ ഞാനിവിടെ ചിലത് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പരീക്ഷയിൽ സാത്താൻ 3 മുഖ്യ ആക്രമണങ്ങളാൽ അവനെ പ്രഹരിച്ചു. ശ്രദ്ധിക്കൂ, അവ എപ്പോഴും ആ 3 ഇത് മറന്നുകളയരുത്. കാണുന്നു, ഏറ്റവും മേലെയുള്ള നിന്നും ഏറ്റവും താഴെ വരെ മുഖ്യമായ 3 അവൻ പ്രഹരിച്ചു. അവനെ ജയിച്ചടക്കാനായി അവന്റെ പരമാവധി അവൻ ശ്രമിച്ചു. എന്നാൽ അവൻ വചനമായിരുന്നു. ആമേൻ. സ്വയം തന്നെ അവൻ ഉപയോഗിച്ച എന്തായിരുന്നു? വചനം. സാത്താൻ അവന്റെ മേൽ 3 വലിയ പ്രഹരങ്ങൾ അഥവാ ആക്രമണങ്ങളാണ് ചെയ്തത്. എന്നാൽ അവൻ അതിനെ വചനം കൊണ്ട് നേരിട്ടു. ഓരോ ആക്രമണവും അവന് അതിനെ വചനത്താൽ ഉളവാക്കാൻ കഴിയുമായിരുന്നു. ഏറ്റവും ഉന്നതത്തിലുള്ളതെന്നും ഏറ്റവും താഴെയുള്ള ഇതിനെ ശ്രദ്ധിക്കൂ. അവന്റെ മഹത്തായ ശക്തി ഉപയോഗിക്കുക എന്നതായിരുന്നു അവൻ അവനോട് ചെയ്ത ആദ്യ ആക്രമണം. അതായത്, അവൻ വചനമായിരുന്നു എന്നവൻ അറിയാമായിരുന്നു. അവന് തന്റെ സ്ഥാനം അറിയാമായിരുന്നു. അവൻ അറിഞ്ഞിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ മനുഷ്യപുത്രനാകുന്നു. അവന്റെ സ്ഥാനം അവൻ അറിഞ്ഞിരുന്നു. അവന്റെ വിശപ്പടക്കാനായി, അവന് ഭക്ഷിക്കാനായി, അവന് വേണ്ടി തന്നെ അവന്റെ സ്വന്തം ശക്തി ഉപയോഗിക്കാൻ താത്താൻ വന്നു പറയുന്നു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഒരുവനെ വിശന്നാൽ അവൻ എന്തും ചെയ്തേക്കാം. അവൻ മോഷ്ടിക്കും, കൊള്ളയിടും, യാചിക്കും, കടം വാങ്ങും, എന്തും ചെയ്യും. കാണുന്നോ, അവൻ അത്രയേറെ വിശക്കുന്നു. അവന് ജയം പ്രാപിക്കാനായി നൽകിയിരുന്ന അവന്റെ ശക്തിയെടുത്ത് അവന്റെ മേൽ തന്നെ അതിനെ പ്രയോഗിക്കുക എന്നതായിരുന്നു സാത്താൻ ആദ്യമായി അവന്റെ മേലിട്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്ന്. അവനത് അവനായി ഉപയോഗിച്ചില്ല. ഇല്ല, അവനതിനെ മറ്റുള്ളവർക്കായി ഉപയോഗിച്ചു. അത് ശരിയാണ്, അവനായിട്ടല്ല, അവനതിനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചു. അത് അവന് വേണ്ടിയുള്ളതല്ലായിരുന്നു. അവനത് ചെയ്യാമായിരുന്നിട്ടും അവനത് വളരെ തീർച്ചയായി ചെയ്യാമായിരുന്നു. എന്നാൽ എങ്ങനെയാണ് പിശാജ് കടന്നുകൂടുന്നത് കാണുന്നോ? നിങ്ങൾ അവനെ ശ്രദ്ധിക്കാനായി പിശാജ് ആഗ്രഹിക്കുന്നു. പിതാവ് എന്തു പറയുന്നു എന്നതിനെ മാത്രമേ അവൻ കാര്യമാക്കിയുള്ളൂ. അത് ശരിയാണ്. അവൻ പറഞ്ഞു. എന്താ? സാത്താൻ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നു, അവൻ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ പറഞ്ഞു, അതെ, എന്നാൽ ഇതും കൂടെ എഴുതിയിരിക്കുന്നു. കാണുന്നോ, അവിടെയാണ് നിങ്ങൾ. കാണുന്നോ, അവൻ ആരായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. സാത്താൻ ചെയ്തു. എഴുതിയിരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ചിന്ത കടന്നു പോകുന്നു. കാണുന്നോ, അത് പ്രേരണയാണ്. നിങ്ങൾ നോക്കൂ, അത് വാസ്തവമായി എന്താകുന്നു എന്നത് എന്ന പ്രധാന വിഷയം അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു, എന്നിട്ടും അവനത് ചെയ്തില്ല. എന്നാൽ അവനോ, അവൻ സാത്താൻ അഭിപ്രായത്തിന് ശ്രദ്ധ കൊടുത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരു നല്ല കാര്യമുണ്ട്. കാണുന്നോ, നിങ്ങൾ ദൈവ ഇഷ്ടമാണ് ചെയ്യുന്നതോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില നേരങ്ങളിൽ സാത്താൻ നിങ്ങളെ എടുത്ത് നിങ്ങൾക്കൊരു അഭിപ്രായം തരും. നിങ്ങൾ അതിൽ വീണ് പോയേക്കാം. അതെ സാർ, അവന് തീർച്ചയായും കഴിയും. ഉദാഹരണത്തിന്, നമ്മുടെ സഹോദരിമാരെ പോലെ ഇപ്പോൾ നമുക്കൊന്നെടുക്കാം. അവർ മനോഹരികളാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ നിങ്ങളുടെ മുടി വളരാൻ അനുവദിക്കുന്നു. അതിലവന് നിങ്ങളെ അവരുടെ കൊണ്ടുവരാൻ കഴിയും. ഇത് നിന്റെ മേൽ വളരെ നന്നായി തോന്നിക്കുന്നു. മാത്രമല്ല, ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തോ ചിലതിന്മേൽ ഒരല്പ പൊങ്ങച്ചമുള്ള തോന്നൽ കടന്നു വരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങളിൽ ചില പുരുഷന്മാർക്കറിയാം. കാണുന്നോ, അവന് അതേ അഭിപ്രായത്തെടുത്ത് നിങ്ങളുമായി പങ്കുവെക്കാം. അത് ശരിയാണ്. നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ മേൽ ജയം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഓർത്തിരിക്കുക, നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിനായിട്ടാണ്. നിങ്ങൾക്ക് ഏക കർമ്മവിഭക്തിയേയുള്ളൂ, അത് യേശു ക്രിസ്തുവാകുന്നു. അതിന് പുറമെയുള്ളതെല്ലാം മറ്റു യാതും തന്നെ കണക്കിടുന്നില്ല. അത് അവനാകുന്നു. അത് കഴിഞ്ഞാൽ രണ്ടാമത് കുടുംബം, പിന്നെ മൂന്നാമത് നിങ്ങളാകുന്നു. എന്നാൽ ആദ്യം ദൈവത്തിനായി, അടുത്തേത് നിങ്ങളുടെ കുടുംബത്തിനായി, അതിന്റെ അടുത്തേത് നിങ്ങൾക്കായി. നിങ്ങൾ മൂന്നാമതാകുന്നു. അത് വഴിയുടെ അവസാനത്താകുന്നു. അവൻ ചെയ്തതുപോലെ നിങ്ങളെ അവസാനത്താക്കുക. അവൻ എന്തു ചെയ്യാൻ കഴിയുമായിരുന്നു നോക്കൂ. പറഞ്ഞു, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലക്ഷ്യോനിലധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിക്കാം. അവയിൽ ഒരെണ്ണത്തിന് ഈ ലോകത്തെ നശിപ്പിക്കാൻ കഴിയും. പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. അന്ന് എന്റെ സേവകന്മാർ യുദ്ധം ചെയ്യും. എന്റെ രാജ്യം മുകളിലുള്ളതാകുന്നു. അവിടെയാണ് നിങ്ങൾ കാണുന്നോ, അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു, എന്നാൽ അവനത് ചെയ്തില്ല. കാണുന്നോ, അവനത് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അവൻ ഒരിക്കലും സാത്താൻ അഭിപ്രായത്തിന് ചെവി കൊടുത്തില്ല. ഇപ്പോൾ ഒരു ദിവ്യ രോഗസൗഖ്യക്കാരനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങൾ ദിവ്യ രോഗസൗഖ്യക്കാരനാണെങ്കിൽ പോയി നിങ്ങളുടെ ദിവ്യ രോഗസൗഖ്യക്കാരനെ കൂട്ടിക്കൊണ്ടു വരൂ. രോഗിയായ ഒരു മനുഷ്യനെ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവനെ സൗഖ്യപ്പെടുത്താനായി എനിക്കവനെ കിട്ടണമായിരുന്നു എന്ന് ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാനിടയുണ്ട്. നോക്കൂ, അതേ പിശാചി തന്നെയല്ലേ? അവൻ നിങ്ങളുമായി അഭിപ്രായം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് പകരം നിങ്ങൾ അവനെ കേൾക്കാനായി അവൻ ശ്രമിക്കുന്നു. എന്നാൽ യഥാർത്ഥ ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ദാസൻ ആദ്യം പിതാവ് എന്ത് പറയുന്നു എന്ന് കാണുകയും കേൾക്കുകയും ചെയ്യും. മനസ്സിലായോ? ആ ചെറിയ സ്റ്റഡ്സ്ക്ലേവ് കുഞ്ഞിനെ അവരിവിടെ കയച്ചതുപോലെ ശ്രീമതി സ്റ്റഡ്സ്ക്ലേവ് പറഞ്ഞു, ബ്രദർ ബ്രൻഹാം, ഞാൻ ജർമ്മനിൽ നിന്നുമാണ് വിളിക്കുന്നത്. എന്നെ ഒരു ദിവസം കൊണ്ട് അവിടേക്ക് കൊണ്ടുവരാനും ഇരികെത്തിക്കാനും കഴിയുന്ന അമേരിക്കൻ ആർമിയിൽപ്പെട്ട ഒരു ജെറ്റ് വിമാനം ഇവിടെ ഫീൽഡിലുണ്ട്. അദ്ദേഹം ഒരു സൈനിക പുരോഹിതനായിരുന്നു. കുഞ്ഞ് മരിച്ചു കിടന്നിരുന്നു. ആ ചെറിയ അമ്മ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, കേൾക്കൂ, പറഞ്ഞു, ഞാൻ അറിയുന്നു. ആ സ്ത്രീ അവളുടെ കയ്യിൽ അന്ന് രാവിലെ നേരം മരിച്ചുപോയ ഒരു കുഞ്ഞുമായി അവിടെ നിന്നപ്പോൾ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബ്രദർ ബ്രൻഹാം നേരെ അവിടേക്ക് നടന്നുപോയി ആ മരിച്ച കുഞ്ഞിന് മേൽ തന്റെ കൈവച്ചപ്പോൾ അതിൽ ജീവൻ തിരികെ വന്നത് ഞാൻ കണ്ടു. പറഞ്ഞു, ബ്രദർ ബ്രൻഹാം, ഇതെന്റെ കുഞ്ഞാകുന്നു. അവരുടെ കുടുംബത്തിൽ ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ല. കാണുന്നോ, ഈ ചെറിയ വസ്തുവിന് ഒരു രാവിലെ നേരം സുഖമില്ലാതാകുകയും വൈകിട്ട് മരിച്ചു പോവുകയും ചെയ്തിരുന്നു. അവിടെ എല്ലാവരും ചുറ്റിനുമായി നിന്നുകൊണ്ട് ഈ കുഞ്ഞ് വീണ്ടും ജീവിക്കാൻ പോകുന്നു, അങ്ങനെയും മറ്റുമുള്ള പ്രവചനങ്ങൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, അത് വളരെ നന്നായിരിക്കുന്നു സവോരി സ്റ്റഡ്സ്ലേവ്. എന്നാൽ പിതാവ് എന്ത് പറയുന്നു എന്ന് ഞാൻ കാണട്ടെ. ഞാൻ കാട്ടിലേക്ക് പോയി, ഞാൻ പ്രാർത്ഥിച്ചു, വീണ്ടും തിരികെ കടന്നു വന്നു. അടുത്ത പ്രഭാതത്തിൽ ഞാൻ തിരികെ വരും മുമ്പ് അവൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, ശരി, പറഞ്ഞു, അതങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മകളെ, ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും കുഞ്ഞിനെ പുറത്തെടുക്കില്ല, അതിവിടെ തന്നെ കിടക്കട്ടെ, നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഇവിടെ ആയിക്കൊള്ളുക, അതിന് കുഴപ്പമൊന്നുമില്ല. സഹോദരൻ സ്റ്റഡ്സ്ക്ലേവ് ആർമി മേജറെ കാണാൻ പുറപ്പെട്ടു. അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ അദ്ദേഹത്തെ അവിടേക്ക് വിമാനത്തിൽ കൊണ്ടുപോകുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഈ കുഞ്ഞിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ജർമ്മനിയിലെ ജർമ്മനിയിലേക്ക് രാവിലെ നേരം എന്നെ കൊണ്ടുപോകാനും രാത്രിയിൽ തിരികെ കൊണ്ടുവരാനുമായി ഒരു വിമാനം കാത്തുകിടന്നിരുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ദൈവത്തിന് ചെയ്യാൻ കഴിയും, എന്നാൽ അവന്റെ ഇഷ്ടം എന്താണ് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ പുറപ്പെട്ടു പോയി, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസം രാവിലെ തിരികെ വന്നു, യാതൊന്നും സംഭവിച്ചില്ല. ഞാൻ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അവിടെ നോക്കിയതേയുള്ളൂ, അതാ അവിടെ കഥകളിൽ ആ പ്രകാശ തൂങ്ങിക്കിടക്കുന്നു. പറഞ്ഞു, അതിന്റെ മേൽ നീ നിന്റെ കൈവയ്ക്കരുത്, അതിനെ ശാസിക്കരുത്, അത് ദൈവത്തിന്റെ കൈയാകുന്നു. എനിക്കവളെ ഫോണിൽ കിട്ടി. ഞാൻ പറഞ്ഞു, സഹോദരി സ്റ്റസ്ക്ലിം, നിങ്ങളുടെ കുഞ്ഞിന്റെ ശവയടക്കം നടത്തുക, ഇത് കർത്താവിന് കരമാകുന്നു, ഇത് ദൈവ ഇഷ്ടമാകുന്നു. മുന്നോട്ട് പോകുമ്പോൾ മറ്റെന്തെങ്കിലും കുഞ്ഞിന് സംഭവിക്കാൻ ഇടയുണ്ടാകുമായിരുന്നു, അതെവിടെയാണ് ദൈവം അറിയുന്നു. അവിടെ തന്നെ നിങ്ങൾ പോകാൻ അനുവദിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അടുക്കിലേക്ക് പോകാൻ കഴിയും, അത് പോകുന്നു. നിങ്ങൾ പോകുന്നില്ല, നിങ്ങളും അങ്ങനെ തന്നെ കടന്നു പോകുന്നതാണ്. ജർമ്മനിയിലെ ആ മഹാ ലൂഥർ പ്രാസംഗികൻ ഒരു കത്ത് എഴുതിക്കൊണ്ട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എനിക്കെങ്ങനെ എന്തിനാൽ അതിനെ അഭിനന്ദിക്കാൻ കഴിയും. ബ്രഹ്മണഹാം ദൈവത്തിന്റെ ഒരു വ്യക്തമായ തീരുമാനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതാണത്, ദൈവത്തിന്റെ തീരുമാനത്തിനായി പിടിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെന്തു പറഞ്ഞാലും കാര്യമില്ല, അതല്ല അത് എന്തു തന്നെയായാലും ഒരിക്കലും സാത്താൻ അഭിപ്രായമായി യോജിക്കരുത്. ഇപ്പോൾ ജലസ്നാനം പിതാവിന്റെയും പുത്രന്റെയും നാമത്തിലാണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയെങ്കിൽ അവൻ അഭിപ്രായപ്പെട്ടാൽ പോലും നിങ്ങൾ അതിനെ തനിയെ വിടണം. ദൈവം മറ്റൊരു വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, നീ ഒരു നല്ല മനുഷ്യനാണ്, നീ അത് ചെയ്യേണ്ട കാര്യമില്ല, നീയൊരു നല്ല സ്ത്രീയാണ്, നീ ചെയ്യേണ്ട കാര്യമല്ല എന്നവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അവന്റെ അഭിപ്രായത്തിൽ ചേരരുത്. വചനം മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതെന്തു പറഞ്ഞാലും കാര്യമല്ല, നിങ്ങൾ വചനമായിട്ട് തന്നെ ചേർന്ന് നിൽക്കണം. യേശു നിങ്ങൾക്ക് തന്ന ഉദാഹരണം അതാകുന്നു. നോക്കൂ, അതാണ് ആ വലിയ ആക്രമണം, അതാണ് അവൻ അവന്റെ മേൽ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആക്രമണം. ഞാൻ ധൃതിയിലാക്കുന്നു, സമയം അതിവേഗം കടന്നു പോകുന്നത് പോലെ തന്നെ നോക്കുക. അടുത്ത വലിയ ആക്രമണം അവന്റെ മേൽ അവൻ ചെയ്യാനായി തുനിഞ്ഞിരുന്നത് അവൻ അവനെ കാണിച്ചു കൊടുക്കണം എന്നതായിരുന്നു. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുക, കാണിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ദാസന്മാരെ, അതെങ്ങനെയാണ് പ്രകരിക്കുന്നത്? ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ഞാൻ ഒരു വിമോചകനാകുന്നു, ഞാൻ ഇന്നതാകുന്നു. കാണുന്നോ, മനസ്സിലായോ? ഗോപുരത്തിന് മുകളിൽ കയറി വരിക, ഇവിടെ ഇരിക്കൂ. അത് ചെയ്യാനായി അവനെ അവൻ പ്രലോഭിപ്പിച്ചു. ഇപ്പോൾ ഓർക്കൂ, അവൻ അത് ചെയ്യുന്നതിനായി കഠിനമായി പ്രലോഭിപ്പിക്കപ്പെട്ടു. പറഞ്ഞു, ഇപ്പോൾ നീ എന്തോ ആണെന്ന് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഗോപുരത്തിന് മുകളിൽ കയറി വന്നിട്ട് താഴെ ചാടുക. കാണണോ, അതിനുള്ള തിരുവഴുത്തു ഞാൻ നിന്നെ കാണിച്ചു തരാം. കാരണം അതെഴുതിയിരിക്കുന്നു, ഒരിക്കലും നിന്റെ കാൽ കല്ലിന്മേൽ തട്ടാതിരിപ്പാൻ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. അവന്റെ അധികാരത്തെ അവൻ ആരാണെന്ന് കാണിക്കുക. ദൈവത്തിന്റെ ഒരു യഥാർത്ഥദാസനും ഒരിക്കലും അത് ചെയ്യുകയില്ല. തന്റെ നെഞ്ചു മുന്നിലെ കുന്തിക്കൊണ്ട് അങ്ങനെയും മറ്റും ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുമ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, അവിടെ എന്തോ തകരാറുണ്ട്. ഇല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. യേശു ഒരു ഉദാഹരണം വെച്ചിരിക്കുന്നു. അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു, അവനത് തീർച്ചയായും ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. മറ്റാരുടെയെങ്കിലും മുകളിലായി തന്നെ സ്ഥാപിക്കാൻ ദൈവശക്തിയെടുത്ത് അവനെ സ്വയം കാണിക്കാൻ ശ്രമിക്കുക. ഒരു യഥാർത്ഥ ദൈവാസനം അങ്ങനെ ചെയ്യുകയില്ല. മോശ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതോർക്കുന്നുണ്ടോ? അവനെ ഒരു പ്രവാചകനാക്കി അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ ദൈവം അവന് അധികാരം നൽകിയിരുന്നു. അവൻ ആ പാറയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവൻ ആ പാറ രണ്ടാം പ്രാവശ്യം അടിച്ചു. അത് ദൈവേഷ്ടത്തിന് വിരുദ്ധമായതായിരുന്നു. ദൈവം പറഞ്ഞു, ആ പാറയോട് കൽപ്പിക്കുക, അതിനെ വീണ്ടും അടിക്കരുത്. നിങ്ങളിവിടെ എല്ലാ മാതൃകകളെയും ലംഘിക്കുന്നു. ആ പാറയെ ഒരു പ്രാവശ്യമേ അടിക്കാൻ പാടുള്ളൂ. എന്നാൽ അവനത് ചെയ്തപ്പോൾ അവൻ വചനം പറയുന്നതിന്റെ ബലഹീനതയെ പറഞ്ഞു. അത് പര്യാപ്തമായേക്കില്ല. അതെ, മുന്നോട്ട് തുടർന്നു കൊണ്ടിരുന്നത് വചനമായിരുന്നു. ആ പാറ വചനമായിരുന്നു. കാണണോ, അവൻ ആദ്യ പ്രാവശ്യം ആ പാറ അടിക്കുകയും വെള്ളം പുറത്തു ചാടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെയും അവർക്ക് ദാഹിച്ചു. അവൻ പറഞ്ഞു, ഇപ്പോൾ തിരികെ പോയി ആ പാറയോട് കൽപ്പിക്കുക, അതൊരിക്കൽ മാത്രമേ അടിക്കപ്പെടാവൂ. കാണണോ, വചനത്തിന്റെ അപര്യാപ്തത. മോശ അതിനോട് സാക്ഷീകരിച്ചു, വചനം ശരിയായിരുന്നില്ല, അവനെ വീണ്ടും അടിക്കേണ്ടതുണ്ട്. അങ്ങനെ മോശ അവിടെ താഴേക്ക് പോയി. അപ്രകാരം തന്നെ വീണ്ടും ആ പാറ അടിച്ചുകൊണ്ട് പറഞ്ഞു, പുറത്തു വരൂ. അപ്പോൾ വന്നില്ല. അതുകൊണ്ട് അവൻ അതിനെ വീണ്ടും അടിച്ചിട്ട് പറഞ്ഞു, പുറത്തു വരിക, പുറത്തു വരാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അപ്പോൾ വെള്ളം പുറത്തു ചാടി. ദൈവം പറഞ്ഞു, ഇവിടെ മുകളിൽ കയറി വരൂ, ഇവിടെ വരൂ. നീ നിന്നെ തന്നെ മഹത്വീകരിച്ചിരിക്കുന്നു. നീ എന്റെ ശക്തിയെടുത്ത് എന്നെ പവിത്രീകരിക്കുന്നതിന് പകരം നീ നിന്നെ തന്നെ പവിത്രീകരിച്ചിരിക്കുന്നു. നീ ആ പ്രദേശത്തെ കടക്കയില്ല. അത് എങ്ങനെയുള്ളതെന്ന് കാണേണ്ടതിന് നീ അവിടേക്ക് നോക്കുക. ഇവിടെ നീ ഇവിടെ വെച്ച് തന്നെ പോകാൻ പോകുന്നു. ഓ എന്റെ, നിങ്ങൾക്കറിയാമോ, മോശയെ പോലെ മറ്റൊരുവൻ പോലും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇല്ല. അവൻ യേശുവിന്റെ അടുക്കൽ ആ കാട്ടിക്കൊടുക്കലുമായി വന്ന് അവൻ പറഞ്ഞു, ഗോപുരത്തിന്റെ മുകളിലെ കയറി അവിടെ ഒന്ന് ചാടുക. അവൻ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നു, ആമേൻ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. കാണുന്നോ, അതിലും ഓരോ വലിയ ആക്രമണത്തിലും അവൻ അതിനെ വചനത്താൽ സന്ധിച്ചു. ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഒരു യഥാർത്ഥദാസനും ഒരിക്കലും അവനെ കാണിക്കാൻ ശ്രമിക്കുകയില്ല. അവൻ ചെയ്താൽ അവൻ അപ്പോൾ തന്നെ നഷ്ടമായി പോകും. മൂന്നാമത്തെ വലിയ ആക്രമണം സാത്താൻ ഈ രാജ്യങ്ങളെല്ലാം അവനായി വേണ്ടെന്ന് വെക്കാം എന്നതായിരുന്നു. അവൻ ആക്രമിച്ചു. സാത്താൻ പറഞ്ഞു, ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കാണുന്നോ, ഇവയെല്ലാം എന്റേതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന എന്തും അതിനോട് ചെയ്യുന്നു. അവയെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്നാൽ ക്രൂശിനെ കൂടാതെ അവയെല്ലാം അവനെ കൊണ്ട് എടുപ്പിക്കുവാൻ അവൻ ശ്രമിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അവൻ അത് ചെയ്തിരുന്നെങ്കിൽ നാം നഷ്ടമായി പോകുമായിരുന്നു. അവന് രാജ്യത്വങ്ങളെല്ലാം എടുക്കാമായിരുന്നു. അവൻ തികച്ചും അത് പിൻപറ്റി. അവൻ തികച്ചും തിരികെ വന്നിരിക്കണം. അവനത് ചെയ്യാൻ അന്ന് പ്രലോഭിക്കപ്പെട്ടു. മരണം ഒരു കഠിനമായ കാര്യമാകുന്നു. പുരുഷനെ കൂടാതെ അവന്റെ വിശേഷാധികാരവും ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കാൻ അവൻ പ്രലോഭിക്കപ്പെടുകയായിരുന്നു. എന്നാൽ അവനത് ചെയ്തിരുന്നെങ്കിൽ അവന്റെ ചേവകർ മരിച്ചു പോകുമായിരുന്നു. സാത്താൻ വളരെ ആനന്ദത്തോടെ ആ നിർദ്ദേശം ഉണ്ടാക്കിയെടുത്തു. എന്നാൽ അവൻ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകാ. അവനത് ചെയ്തില്ല. അവൻ വന്ന് കട്ടമനുഭവിച്ചു. ആ ദുർഘടമായ പാതയെ കാഠിന്യത്തെ എടുത്തുമാറ്റി. അവൻ പീഡനത്തിന്റെ പാതയെടുത്തു. അവൻ മരണത്തിന്റെ പാതയെടുത്തു. ഇന്ന് രാവിലെ നേരം അവനെടുത്ത് അതേ പാതയെടുക്കാനായി നാം തയ്യാറാണോ? നാം മരിക്കാൻ തയ്യാറാണോ? അവനെ സേവിക്കാനായി മുഴുവൻ ലോകത്തെയും അതിലെ കാര്യങ്ങളെയും വേണ്ടെന്ന് വെച്ച് ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാൻ നാം തയ്യാറാണോ? ഇപ്പോൾ അവനത് ചെയ്യുന്നതിൽ തോറ്റുപോയി. അറിഞ്ഞുകൊണ്ട് തന്നെ സാത്താൻ അവനായി ഉപേക്ഷിക്കാൻ തയ്യാറായതിനെ അവൻ എടുത്തില്ല. അവൻ അതെടുത്തില്ല. യേശു പ്രലോഭിക്കപ്പെട്ടു എങ്കിലും അവൻ നമുക്കായി ജയം പ്രാപിച്ചു. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാ പ്രലോഭനങ്ങളും സഹിച്ചു. കാണുന്നോ, അപ്പോൾ തന്നെ അവനെടുക്കാമായിരുന്നു. പിന്നെ അവൻ മറ്റേ പാതയെടുത്തത് എന്തിനാണ്? അവനോടൊപ്പം നമ്മളും കിടക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അത്തരത്തിലെ ഒരു വില അവനൊടുക്കിയെങ്കിൽ അതിനെടുക്കാതിരിക്കുക എന്നത് എത്ര ചെറിയ കാര്യം. എങ്ങനെയും ഇവിടെ ഒന്നും തന്നെ ഇല്ലെന്നോർത്തിരിക്കുക. നിങ്ങൾ 100 വർഷങ്ങൾ ജീവിച്ചിരിക്കുമെങ്കിൽ നിങ്ങൾ എന്തിലേക്കാണ് കടക്കാൻ പോകുന്നത്? മാനസികമായും നിങ്ങളുടെ മനസ്സ് വിട്ടുപോകും, മുഴുവനുമായി കൂനും, പ്രായമേറി വിറയ്ക്കും. അവിടേക്കാണ് നിങ്ങൾ പോകുന്നത്. അതിന്റെ അവസാനവും അതുതന്നെ. ആ കാര്യത്തിന്മേൽ ജയം പ്രാപിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളത് ചെയ്യുന്നത് എങ്ങനെയാണ്? വചനത്താൽ. വചനം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നു. താഴ്മയോടെ നടക്കുക, യേശുവിന് മുന്നിൽ ജീവിക്കുക. നിങ്ങൾക്കും എനിക്കും വേണ്ടി അവൻ എല്ലാ കാര്യങ്ങളും സഹിച്ചിരിക്കുന്നു. അവന്റെ ദുഷ്ടതലമുറയിൽ അവൻ ജയം പ്രാപിച്ചതുപോലെ നമ്മുടെ ദുഷ്ടതലമുറയിൽ എങ്ങനെ ജയം പ്രാപിക്കാമെന്ന് അവൻ നമുക്ക് ഉദാഹരണമായി തന്നിരിക്കുന്നു. ഓർക്കുക, അവൻ ഭൂമിയിൽ വന്നപ്പോൾ ഏതൊരു സമയത്തും ഉണ്ടായിരിക്കുന്നതോ അതിൽ അധികമോ അവിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. അതൊരൽപ്പം പോലും അവനെ വിഷമിപ്പിച്ചില്ല. ദൈവമെന്നതിന് പകരം അവർ അവനെ ഒരു പിശാചെന്ന് വിളിച്ചപ്പോൾ, വിളിക്കാൻ കഴിയുന്ന എല്ലാറ്റിനാലും അവർ അവനെ വിളിച്ചപ്പോൾ, അതവനെ ഒരൽപ്പം പോലും വിഷമിപ്പിച്ചില്ല. അവന് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് ശ്രദ്ധിക്കുക, വചനത്തെ കാത്തുകൊള്ളുക, വചനം ദൈവമാകുന്നു. അവന് ഒരേ ഒരു മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചില നേരങ്ങളിൽ തിരികെ പോകാൻ നാം പ്രലോഭിക്കപ്പെടുന്നു. നിങ്ങൾ അനേകർക്ക് വിഭാഗസഭയിലേക്ക് തിരികെ പോകാൻ പ്രലോഭനമുണ്ടാകുന്നു. തിരികെ പോയി എടുക്കുക എന്ന് പറഞ്ഞാൽ മുഴു ലോകവും ചോദിക്കുന്നു, നിങ്ങൾ ഏത് വിഭാഗസഭയിൽപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ ഏത് സഭയുമായിട്ടാണ് സംയോജിതമായിരിക്കുന്നത്? നാം അത് ചെയ്യാൻ പ്രലോഭിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രലോഭിക്കപ്പെടുന്നു. നമ്മുടെ സഹോദരിമാർ തിരികെ പോകാൻ പ്രലോഭിക്കപ്പെടുന്നു. തിരികെ പോയി ഈ ശേഷിക്കുന്ന സഭകളിൽ ഒന്നിനോട് ചേരുക. ഏതെങ്കിലും അസംബ്ലീസുമായോ ചർച്ച് ഓഫ് ഗോഡുമായോ അവയിൽ ഏതെങ്കിലുമായോ അപ്പോഴും ബന്ധക്കോസ്തായിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്രകാരം മുടിമുറിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വിധത്തിലെ വസ്ത്രം ധരിക്കുകയും ചെയ്യാം. കാണണോ, നിങ്ങളത് ചെയ്യാനായി പ്രലോഭിക്കപ്പെടുന്നു. തിരികെ പോയി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ട തലമുറയിൽ പ്രശസ്തി ആർജിക്കുക. നമ്മുടെ ദിവസങ്ങളിൽ ഇത് മുഖ്യ പാപമായിരിക്കുമ്പോൾ, ലവോദിക്ക് അക്കാലത്ത് ബൈബിൾ ആയിരിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജനങ്ങളുടെ ഇതൊരു മുഖ്യ പാപമായിരിക്കുന്നു. അവൾ ലൗകികമായിട്ട് സമ്പന്നൻ ഒന്നിനും മുട്ടില്ല. അവൾ നഗ്നനും നികൃഷ്ടനും അരിഷ്ടനും കുരുടനുമെന്ന് അറിയാതിരിക്കുന്നു. അതാണ് ഇന്നുള്ള നമ്മുടെ ദിവസത്തെ പാപം. അതിനെതിരായി നിലവിളിക്കുന്ന ദൈവവചനം നിങ്ങൾ കേൾക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾ പറ്റേ പാത എടുക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ലോകവുമായി ജനപ്രീതിയില്ലാത്തവരായി തീർന്നു. നിങ്ങൾക്ക് തിരികെ പോകാൻ പ്രലോഭനമുണ്ടാകുന്നു. ഞാൻ അറിയുന്നു, താങ്കൾ എന്നോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ സമയത്തും താങ്കൾ അത് പറയുന്നു എന്നെനിക്കറിയാം. ഈ വക കാര്യങ്ങളെ എന്റെ മേൽ വീണ വായിച്ചുകൊണ്ട് താങ്കൾ തളർന്നിരിക്കുന്നു എന്നെനിക്കറിയാം. നിങ്ങൾ അത് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും കൂടെ തളർന്നിരിക്കുന്നു. അത് ശരിയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഈ പാപത്തെ കുറിച്ചാണ് പറയും. അതിനുമേൽ താങ്കൾ എന്തിനു വേണ്ടിയാണ് വീണ വായിക്കുന്നത്? അപ്പോൾ പിന്നെ അത് ചെയ്യുന്നത് നിർത്തൂ. വചനത്താൽ ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഞാനും ക്ഷീണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നേരെയാക്കുക. ഇതൊരു പാപമാകുന്നു. അത് ചെയ്തുകൂടാ. അതെ സാർ, ഈ കാര്യങ്ങളുമേൽ നമുക്ക് ജയം പ്രാപിക്കേണ്ടതാകുന്നു. അവരാൽ, ലോകരാൽ നാം പ്രലോഭിക്കപ്പെട്ടേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നെങ്കിൽ ദൈവ സ്നേഹം നിങ്ങളില്ല. യേശു പറയുന്നു. നാം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ജയം പ്രാപിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. നിങ്ങൾക്കായി ഞാനിവിടെ ചിലത് വായിക്കട്ടെ. നിങ്ങളുടെ ബൈബിളുകളെ തിരിക്കൂ. നമുക്ക് വെളിപ്പാട് 3:2 തിരികെ പോകാം. ഇപ്പോൾ ജയം പ്രാപിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കൂ. ഇപ്പോൾ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളിലേക്ക് നോക്കൂ. ആത്മീയ കണ്ണാടിയിലൂടെ നിങ്ങളെ തന്നെ പരിശോധിച്ച് നിങ്ങൾ ജയം പ്രാപിച്ചിരിക്കുന്നുവോ എന്ന് നോക്കുക. ഇപ്പോൾ എഫേസോസിലെ ദൂതന് വേണ്ടിയുള്ള 1 സന്ദേശം അവൻ എന്തു പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടിരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് 2:7. ഇത് ആ സഭാകാലത്തിന് വേണ്ടി അവൻ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് അവരോട് പറയുമ്പോഴാണ് അവരുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. 7 വാക്യം, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന്, സഭയ്ക്കല്ല, ആ വ്യക്തിക്ക്. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. കാണണോ, എഫേസോസിലെ ജയശാലികൾക്ക്. ഇപ്പോൾ അടുത്തത് സ്മരണയായിരുന്നു. ഇപ്പോൾ അതിലുള്ള ജയശാലികൾക്കുള്ളത് നാം ഇവിടെ കേൾക്കുന്നു. ഇപ്പോൾ 11 വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2 മരണത്തിൽ ദോഷം വരികയില്ല. കാണുന്നു, അവർ അതിനെ ജയം പ്രാപിച്ചു. ഇപ്പോൾ അത് ഇപ്പോൾ പെർഗമോസിലേക്ക് നോക്കി. ഇതിൽ അവിടെയുള്ള ജയം പ്രാപിച്ചവർക്കായി എന്തു ശേഷിക്കുന്നു നോക്കാം. പെർഗമോസ് സഭയിലെ 17 വാക്യം നാം ഇതിനായി വായിക്കുന്നു. ചെവിയുള്ളവൻ അത് മുഴുവൻ കൂട്ടരുമല്ല, അത് ആ വ്യക്തിയാണ്. ആ വ്യക്തി, നിങ്ങൾ നോക്കൂ, ആ സഭ ആ മണവാട്ടി പുറപ്പെട്ടു വരുന്നതാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും കൊടുക്കും. അത് ആ സഭാകാലത്തിൽ ജയം പ്രാപിച്ചാളിനു വേണ്ടിയാണ്. ഇപ്പോൾ അടുത്തത് തുയഥൈരയാണ്. ആ ദിവസത്ത് ജയം പ്രാപിച്ചവന് എന്തുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് 26-ാം വാക്യമെടുക്കാം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അത് ശരിയാണ്. മാത്രമല്ല അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. നോക്കൂ, അവന്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം ഒരു ഇരുമ്പ് കോലുമായി ക്രിസ്തു രാജ്യങ്ങളെ ഭരിക്കേണ്ടതിന് അവനോടൊപ്പം അവിടെ ഇരുന്നു കൊണ്ട് രാജ്യങ്ങളെ ഒരു ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുന്നു. ജയം പ്രാപിച്ച ആ സഭ ഇവിടെയാകുന്നു. ഇപ്പോൾ നമുക്ക് സർദി സഭക്കാരെടുക്കാം. ഇപ്പോൾ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവർ യോഗ്യന്മാരാകയാൽ വെള്ളധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന് സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേരേറ്റു പറയും. അത് സർദീസിലെ ജയശാലകൾക്കാകുന്നു. ഇപ്പോൾ നമുക്ക് 12-ാം വാക്യം എടുക്കാം. 12-ാം വാക്യത്തിൽ ഇത് ഫിലഡൽഫിയയുടെ സഭയ്ക്ക് വേണ്ടിയാണ്. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്നും തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ജയം പ്രാപിക്കുന്നവന് എന്തെല്ലാം വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കൂ. കാണുന്നോ, ഇപ്പോൾ ലവോദിക്ക, അതാണ് അവസാന സഭാകാലം. അവിടെയും കുറച്ച് ജയം പ്രാപിച്ചവരുണ്ടാകും. ഇവിടെ ശ്രദ്ധിക്കൂ, ഓർക്കൂ, അവർ ഓരോ സഭാകാലത്തിലും മറ്റുള്ളവർ നൽകിയതിനെയാണ് അതിന് മുൻഗാമിയായിരുന്നവർ അവകാശമാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇപ്പോൾ ഇവിടെ കാലാന്തരത്തിൽ ഈ പുതിയ പേരുകളും അവൻ വാഗ്ദത്തം ചെയ്ത് എഴുതിയിരിക്കുന്ന സകലതും മറഞ്ഞിരിക്കുന്ന മന്ന ഭക്ഷിക്കുന്നതുമെല്ലാം ഈ ശക്തികൾ അവർ സ്വീകരിച്ച ശേഷമാണ്. ഈ അവസാന കാലം ശ്രദ്ധിക്കൂ. വെളിപ്പാട് 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആമേൻ. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയം പ്രാപിക്കുന്നവന്റെ പ്രതിഫലം അവിടെയാണ്. ആമ്പൽപ്പൂവേ, മുന്നോട്ട് ഞെക്കുക. അത് നിങ്ങളിലാണെങ്കിൽ ചെളിയെയും മറ്റെല്ലാത്തിനെയും വശത്തേക്കിട്ടുകൊണ്ട് മുകളിലേക്ക് ശക്തിയായി ഞെക്കിക്കൊണ്ടിരിക്കുക. അതെ സാർ, എന്നോടൊപ്പം എന്റെ സിംഹാസനത്തിലിരിക്കേണ്ടതിന്. നിങ്ങൾക്കറിയാം, ഒരിക്കൽ യോഹന്നാന്റെയും യാക്കോബിന്റെയും അമ്മ, അത് വായിക്കാൻ നമുക്ക് സമയമില്ല, ഈ സ്ഥാനത്തിനായി യോഹന്നാന്റെയും യാക്കോബിന്റെയും അമ്മ വന്ന് ചോദിച്ചിരുന്നു. നിങ്ങളതറിയുന്നു, അത് ഓർക്കുന്നോ? കർത്താവേ, എന്റെ മകനെ ഒരു വശത്തും മറ്റേ മകനെ മറ്റേ വശത്തും ഇരുത്തേണം. അത് ഒരമ്മയ്ക്ക് അവളുടെ മകനെ കുറിച്ചുള്ള ആശയാണ്. എന്നാൽ ശ്രദ്ധിക്കൂ, ആ സ്ഥാനം യേശു പറഞ്ഞു മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് ഈ സ്ഥാനം അസ്തിത്വത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കൂ, അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരുന്നോ അവർക്ക് അത് നൽകിയിരിക്കുന്നു. എന്താണ്? അവന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരുവനും അവനോട് ചേർന്നിരിക്കുന്ന മറ്റേവനും അന്നും ഒരു ജയം പ്രാപിച്ചവനായിരിക്കണം. കാണുന്നോ? അതെപ്പോഴും അവൻ പറഞ്ഞു, ഇതനുവദിക്കുന്നത് ഞാനല്ല, എനിക്ക് ഇതനുവദിക്കാൻ കഴിയില്ല, പരീക്ഷ വന്നതിന് ശേഷമാണ് ഇതനുവദിക്കുന്നത്. ആമേൻ. കാണുന്നോ? എനിക്കിത് നൽകാനാകില്ല, എന്നാൽ പരീക്ഷ വന്നതിന് ശേഷം അവർ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കും. അവിടെ ഒരു മുൻകുറിക്കപ്പെട്ട വിത്ത് അതിനായി കാത്തിരിക്കുന്നു. അത് ആർക്ക് കൊടുക്കപ്പെടുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് കൊടുക്കുന്നു. അത് അവിടെ വെച്ച് നൽകപ്പെടും. എന്നാൽ ആ പരീക്ഷ ഇതുവരെയും എത്തിയിട്ടില്ല. അതായത് അവൻ അതുവരെയും ജയം പ്രാപിച്ചിരുന്നില്ല. കാണുന്നോ? അവന്റെ രാജ്യത്തിൽ അവന്റെ അടുത്തായി ഒരു വശത്തെ സ്ഥാനവും മറ്റേവൻ എടുക്കായിരുന്ന മറ്റേ വശ സ്ഥാനവും അതുവരെയും നൽകിയിരുന്നില്ല. നോക്കൂ, ജയം പ്രാപിച്ചു കഴിഞ്ഞിരുന്നില്ല, അതുവരെയും പരീക്ഷ വന്നിരുന്നില്ല. അത് ഭാവിയിൽ സംഭവിക്കാനുള്ള ഒരു കാര്യമായിരുന്നു. നാം ക്രിസ്തുവിനും അവന്റെ വചനത്തിനും വേണ്ടി കഷ്ടം അനുഭവിക്കുമെങ്കിൽ നാം അവനോടൊപ്പം വാഴും, കാരണം അവൻ വചനമാകുന്നു. ഓർക്കുക, അവനും അവന്റെ വചനത്തിനും വേണ്ടി നാം കഷ്ടം അനുഭവിക്കുമെങ്കിൽ അവന്റെ വചനത്തിൽ നാം അവനോടൊപ്പം വാഴും. ശ്രദ്ധിക്കൂ, അവൻ നമ്മുടെ ഉദാഹരണത്തിനായി മരണത്തെയും നരകത്തെയും രോഗത്തെയും കല്ലറയും ജയിച്ചടക്കിക്കൊണ്ട് ജയം പ്രാപിച്ച് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോയി. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അത് പഴയ നിയമമായിരുന്നു. ജയം പ്രാപിച്ച പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായിരുന്നു അവർ. അങ്ങനെയുള്ള ഒരു മനുഷ്യനായി കാത്തിരുന്നു. അത് അവിടെ എത്തും മുമ്പ് തന്നെ അവർ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ വ്യക്തി വന്നപ്പോൾ നിദ്രയിലായിരുന്നവരെ അത് തടസ്സപ്പെടുത്തിയില്ല. ആമേൻ. ഏത് വിധേനയും നഷ്ടമാകില്ല, മരിച്ചാലും ജീവിച്ചാലും. അത് എന്ത് വ്യത്യാസമുണ്ടാക്കുന്നത്? അതിനെ തടസ്സപ്പെടുത്തില്ല. കാണുന്നു, അവർ അതിനായി നോക്കുന്നുണ്ടായിരുന്നു. അവിടെ പിന്നിലായി ഇയ്യോബ് പോലും അവനതിനായി നോക്കിയിരുന്നു. അവൻ പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന്, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അവിടെ ഒരു നീതിമാനായ മനുഷ്യൻ, ഒരു കുറ്റമറ്റ മനുഷ്യനുണ്ടായിരുന്നു. അവൻ യാഗമർപ്പിച്ചിരുന്നു. അവനോട് ദൈവം ചെയ്യാൻ പറഞ്ഞതെല്ലാം അവൻ ചെയ്യുമായിരുന്നു. അവനത് ബഹുമാനത്തോടും വിനയത്തോടും കൂടെ ചെയ്തിരുന്നു. അവൻ ഒരു പ്രവാചകനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവനെ പ്രലോഭിക്കാനായി സാത്താൻ അവന്റെ ചുറ്റും വന്നു. നിങ്ങളെ പ്രലോഭിക്കാനായി അവൻ വരുന്നത് പോലെ. അവൻ എന്താണ് ചെയ്തത്? അവൻ അവിടെ തന്നെ നിന്നു. അവന്റെ ഭാര്യ പോലും കടന്നു വന്ന് പറഞ്ഞു, ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളയാത്തെന്താ? നീ അവിടെ ഇരുന്ന് കാണുമ്പോൾ വളരെ ശോചനീയമായി തോന്നുന്നു. അവൻ പറഞ്ഞു, നീ ഒരു വിഡ്ഢിയായ സ്ത്രീ സംസാരിക്കും പോലെ സംസാരിക്കുന്നു. ഇപ്പോൾ അവളൊരു വിഡ്ഢിയാണ് എന്നല്ല അവൻ അവിടെ പറയുന്നത്, എന്നാൽ അവൾ അവരിൽ ഒരാളെ പോലെ സംസാരിക്കുന്നു. കാണുന്നു, പറഞ്ഞു, നീ ഒരു വിഡ്ഢിയായ സ്ത്രീ സംസാരിക്കും പോലെ സംസാരിക്കുന്നു. പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ ജയം പ്രാപിച്ചു. അയൽവാസികൾക്ക് പറയാനുണ്ടായിരുന്നതിനുമേൽ അവൻ ജയം പ്രാപിച്ചു. ബിൽദാദിനും സഭയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും പറയാനുണ്ടായിരുന്നതിനുമേൽ അവൻ ജയം പ്രാപിച്ചു. അവൻ ബിഷപ്പിനും പറയാനുള്ളതിനുമേൽ ജയം പ്രാപിച്ചു. കർദിനാളിന് പറയാനുണ്ടായിരുന്ന സകലത്തിനുമേലും അവൻ ജയം പ്രാപിച്ചു. വിഭാഗീയ സഭയ്ക്ക് പറയാനുണ്ടായിരുന്നതിനുമേൽ അവൻ ജയം പ്രാപിച്ചു. മാത്രമല്ല, അവൻ വചനത്തിന്റെ നീതീകരണവുമായി നിലകൊള്ളുകയും ചെയ്തു. ആമേൻ. എന്നിട്ടും അവനുണ്ടായിരുന്ന സകലതും, അവന്റെ കുഞ്ഞുങ്ങൾ പോലും അവന് നഷ്ടമായി. മൺപാത്രത്തിന്റെ ഒരു കഷ്ണത്താൽ അവൻ തന്റെ മേലുള്ള ചിരങ്ങ് ചുരണ്ടിക്കൊണ്ട് അവിടിരിക്കുമ്പോഴും അവന് ജയം പ്രാപിക്കേണ്ടിയിരുന്നു. ആ മഹത്തായ സമയത്തിന്റെ പരീക്ഷ അവസാന സഫലമായപ്പോൾ ആ മേഘങ്ങളെല്ലാം പിന്നിലേക്ക് തിരിഞ്ഞു. യുക്തിസഹജമായ സകലത്തിലേക്ക് അവൻ നോക്കി. അവൻ പറഞ്ഞു, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിക്കിട്ടാൽ അത് പിന്നെയും പൊട്ടിക്കിളർക്കും. ഒരു വിത്ത് നിലത്ത് വീഴുകയും അത് ചീഞ്ഞളിഞ്ഞാലും അത് വീണ്ടും ജീവിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ ആത്മാവിനെ വിട്ടാൽ അവൻ നശിച്ചു ദൂരമാകുന്നു. അവന്റെ മക്കൾ കടന്നു വന്നു, അവന്റെ പുത്രന്മാർ അവനായി വിലപിക്കാനും അവനെ ബഹുമാനിക്കാനുമായി വന്നു. അവൻ അതിനെ ദർശിച്ചത് പോലുമില്ല. അവൻ പിന്നെ ഒരിക്കലും എഴുന്നേൽക്കുന്നില്ല. ഓ, അവിടെയാകുന്നു അവൻ. കാര്യമെന്താണ്? ഞാനും ഒരു വിത്താകുന്നു, അത് ഒരു വിത്തായി, ഞാനും എന്തോ ചിലതായി, ഞാൻ നിലത്തേക്ക് പോകാൻ പോകുന്നു. എനിക്കിനി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയില്ല, അവിടെ തന്നെ ഞാൻ കിടക്കും. ഓ, എന്നെ കല്ലറ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്കൊരവനിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. വെള്ളം പാറകളെ തേയുമാറാക്കുന്നതും അതിന്റെ പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുക്കിക്കളയുന്നതും പോലെ തന്നെ. ഓ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ പോയിരുന്നു. അവിടെയുള്ള എല്ലാ ഉദാഹരണങ്ങളാലും അവൻ എന്തായിരുന്നു എന്ന് അവന് കാണാൻ കഴിയുമായിരുന്നു. ഓ, അവനത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ബെസ്റ്റിയുടെ ശവയടക്ക ശുശ്രൂഷയിൽ ഞാൻ പ്രസംഗിച്ചത് സൗര റോജർ ഓർക്കുന്നു. കാണണോ, അതെങ്ങനെയാണ്? അവൻ പാറയെ ഒഴുക്കിക്കളയുന്നു. ഈ കാര്യങ്ങൾ എങ്ങനെയാണ്? ഓ, അവിടെ നിന്ന് ഒരു കല്ലറയിൽ എന്നെ മറച്ചു, ഒരു രഹസ്യ സങ്കേതത്തിൽ എന്നെ സൂക്ഷിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവൻ ഞെരുക്കിക്കൊണ്ടേയിരുന്നു. അവൻ പറഞ്ഞു, എനിക്കറിയാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പാപിയായ മനുഷ്യൻ തന്റെ കൈകൾ എന്റെ മേൽ വെക്കുമ്പോൾ പവിത്രനായ ഒരു ദൈവം എനിക്കായി അവനിലൂടെ സംസാരിച്ച് കേൾക്കാനായി ഞാൻ എവിടെ പോകണമെന്ന് എനിക്കറിയാൻ കഴിഞ്ഞെങ്കിൽ. ഓ, എന്റെ അവൻ ഇവിടെയാകുന്നു, അവൻ അവിടെയാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് ചെയ്യാൻ കഴിയുന്ന ആരോ എവിടെയോ ഉണ്ട്, ആരോ ഒരുവൻ എവിടെയോ ഉണ്ട്. എനിക്ക് ആ വ്യക്തിയെ എവിടെ വെച്ച് കണ്ടുപിടിക്കാൻ കഴിയും? എനിക്ക് എവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഞാൻ അവന്റെ വാതിൽക്കൽ മുട്ടി അവനോട് സംസാരിക്കും. ആരെങ്കിലും എന്റെ മേൽ തന്റെ കൈവച്ചുകൊണ്ട് എനിക്കായി ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു വഴി ഒരുക്കിയിരുന്നു എങ്കിൽ, എനിക്ക് ആ വ്യക്തിയെ മാത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഓ, അവൻ എവിടെയാണ്? അവൻ തന്റെ സഭയിലൂടെ തിരഞ്ഞു, അവൻ തന്റെ സംഘടനയിലൂടെ തിരഞ്ഞു. അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണാനായില്ല. ഉടനെ കാർമേഘങ്ങൾ തിരികെ പോയി. ആ മനുഷ്യൻ വരുന്നത് അവൻ കണ്ടു. ഓ, അവന്റെ വയസ്സായ ഹൃദയം ആനന്ദത്താൽ തുടിച്ചു. പിന്നെ എന്തോ സംഭവിച്ചു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ആമേൻ. ഇപ്പോഴും അങ്ങനെയുള്ള ഒരു വ്യക്തിയുണ്ട്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എന്റെ തോക്ക് ഇങ്ങനെ നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അവൻ ഒടുവിൽ പൊടിയിൽ നിൽക്കും. ആ ഈസ്റ്റർ പ്രഭാതത്തിൽ അവൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇയ്യോബിന്റെ ശരീരം ഒരു കരണ്ടിയിൽ കൊള്ളുന്ന ചാരത്തിലും കൂടുതലായിരുന്നില്ല. അവൻ കാത്തിരിക്കുകയായിരുന്നു. അവൻ ആ തിരഞ്ഞെടുത്ത കൂട്ടരിലുണ്ടായിരുന്നു. അവൻ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഇയ്യോബും ആ നഗരത്തിൽ കടന്നു. ഓ എന്റെ ആമേൻ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്കായി അവർ നോക്കിയിരുന്നു. ക്രിസ്തവന്റെ രണ്ടാം വരവനായി കാത്തിരിക്കുന്ന ഓരോരുത്തരും അവന്റെ കൃപയാൽ ഈ ലോകത്തിന്റെ കാര്യങ്ങളുമേൽ ജയം പ്രാപിച്ചുകൊണ്ട് അവനിലേക്ക് വരാൻ കഴിഞ്ഞവർക്ക് മറ്റെല്ലാറ്റിനും നിങ്ങളുടെ കണ്ണുകളെ അടച്ച് അവനിലേക്കും അവന്റെ വചനത്തിലേക്കും മാത്രം നോക്കിയവർക്കായി അവൻ രണ്ടാം പ്രാവശ്യം മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം ഒരു നിമിഷത്തിനുള്ളിൽ ഒരു കണ്ണു ചിമ്മുന്നതിനിടയിൽ അവനെ ആകാശത്തിൽ സന്ധിക്കാനായി ഒരുമിച്ചെടുക്കപ്പെടും. ഞാൻ ഒരു കരണ്ടി ചാരമായി മാറിയാലോ, അതല്ല അവൻ വരുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാലോ, അതിന് ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ആമേൻ. ആ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. കാരണം എനിക്കതിന് ദർശനം കിട്ടിയിട്ടുണ്ട്. തിരശീല പിന്നിലേക്ക് മാറിയപ്പോൾ ഞാൻ അവനെ കണ്ടു. നിൽക്കാൻ കഴിയുന്നവനായ അവൻ ഒരു പാപിയായ മനുഷ്യന് എന്റെ മേലും പരിശുദ്ധനായ ദൈവത്തിന് മേലും അവന്റെ കൈവച്ച് അവൻ എന്റെ സാന്ത്വനം. ഞാൻ നിൽക്കുന്ന വചനം അവനാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. അവൻ ആ വചനവും അവൻ എന്നെ അവിടെ പ്രതിസ്ഥാനം ചെയ്യുകയും ചെയ്യുന്നു. ആ മാൻ എന്നിൽ ശ്വാസമുള്ളിടത്തോളം ഞാൻ അത് അലറിക്കൊണ്ട് പറയുകയും അവൻ എന്റെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. മറ്റെല്ലാ നിലവും മുങ്ങുന്ന മണലാകുന്നു. മറ്റുള്ള നിലമെല്ലാം മുങ്ങുന്ന മണലാകുന്നു. അതിനായി നോക്കിക്കൊണ്ടിരുന്നവരെ അവൻ ആകാശത്തേക്ക് എടുത്തുകൊണ്ടു പോയതുപോലെ ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലത്തിൽ ഓരോ വിഭാഗീയ സഭയുടെ വിവേചനത്തെയും അറിഞ്ഞ് ഈ ദിവസത്തെ പ്രസിദ്ധാർജിച്ച പാപത്തെ ജയിച്ചവർക്ക് അവർ ഈ കാലത്തിൽ ജയം പ്രാപിച്ചപ്പോൾ അവൻ മറ്റെല്ലാ കാലത്തിലും ചെയ്തതുപോലെ അങ്ങനെ പുതിയ നിയമത്തിൽ വിശുദ്ധന്മാരെ അവൻ ആകാശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വരും. എന്തിൽ ജയം പ്രാപിച്ചവരെ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്കുണ്ട്. ഓ ഞാൻ ഇതാകുന്നു, പിന്നെ ഇത് മുഴുവനാകുന്നു. ഞാൻ മണവാട്ടിയാകുന്നു, ഞാൻ ഇതാകുന്നു. എനിക്കൊന്നിനെയും ആവശ്യമില്ല. നീ നഗ്നൻ, അന്ധൻ എന്നറിയുന്നതുമില്ല. ഞാൻ പറഞ്ഞ വഞ്ചിക്കുന്ന കാലത്ത് നിങ്ങൾ കാണുന്നു. ആ വെള്ളക്കല്ല് ലഭിക്കാനായി വളരെ പിന്നിൽ തങ്ങളുടെ തല ഛേദിപ്പിച്ചവരെ കുറിച്ചല്ല, അല്ല രക്തസാക്ഷികളുടെ കീഴിൽ മരിച്ചവരെയും ജീവനോടെ ചുട്ടരിച്ചവരെയും അങ്ങനെയുള്ളവരെയും പറ്റിയല്ല കിരീടത്തിന്റെ അവകാശിയായി തീർന്നവർ. എന്നാൽ അത് ഈ വഞ്ചനയുടെ കാലമായി അവരെല്ലാമാണെന്ന് ചിന്തിക്കുന്ന ഈ കാലത്തെ കുറിച്ചാണ്. അതെ, ഞാനൊരു സഭാംഗമാണ്, ഞാനൊരു നല്ല മനുഷ്യനാകുന്നു, ഞാനൊരു നല്ല സ്ത്രീയാകുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, എനിക്കിത് ചെയ്യേണ്ടതില്ല. എന്നാൽ ജയം പ്രാപിക്കുന്നവന്, ഈ കാലത്തിന്റെ ലൗകികമായ സകല കാര്യങ്ങളും ജയം പ്രാപിക്കുന്നവന് അവർക്കെന്ത് സംഭവിക്കും? എല്ലാവരും അവനോടൊപ്പം അവന്റെ സിംഹാസനത്തിരിക്കും. അവൻ വരുമ്പോൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഓ എന്റെ, അപ്പോൾ ഞാൻ കരുതേണ്ടതുണ്ട്. ലോകം എന്തു പറയുന്നു എന്നതിന്മേൽ ഞാൻ എന്തിനു ചിന്തിക്കണം? മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനെ കുറിച്ച് നാം എന്തിനു ചിന്തിക്കണം? മഹാനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. അവന്റെ അഗ്നിസ്തംഭം നമ്മെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. അവന്റെ വചനം നമ്മുടെ മുന്നിൽ സമർത്ഥിച്ചു കാണിക്കുന്നു. അവന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ലോകം പുറകിലാകുന്നു. നാം മരണത്തിനും ജീവങ്ങളെ കടന്നിരിക്കുന്നു. ലോകം നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് കരുതുന്നു. യേശു മാത്രമാണോ ഈ കുരിശുമക്കേണ്ടത്? മുഴു ലോകവും സ്വതന്ത്രരായി പോകുമോ? എല്ലാവർക്കും ഓരോ കുരിശുണ്ട്. എനിക്കായും ഒരു കുരിശുണ്ട്. സുവിശേഷ വയലിൽ ഞാൻ 33 വർഷമായി. ഈ സമർപ്പിക്കപ്പെട്ട കുരിശനെ മരണം സ്വതന്ത്രമാക്കി വിടുവോളം ഞാൻ ചുമക്കും. എന്റെ സഹോദരന്മാർ എന്നെ തിരസ്കരിച്ചാലും അവർ ആഗ്രഹിക്കുന്ന എന്തു പറഞ്ഞാലും എന്നെ എന്തു തിരസ്കരിച്ചാലും ശരി, ഈ വചനത്തിന്മേൽ ഞാൻ നിൽക്കുന്നു. ഇതിൽ മാത്രം ഈ പവിത്രമായ കുരിശിനെ ഞാൻ വഹിക്കും. എന്നെ മരണം സ്വതന്ത്രമാക്കുവോളം പിന്നെ ഒരു കിരീടം ധരിക്കാൻ ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടൽ വീട്ടിലേക്ക് പോകും. അത് തന്നെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതങ്ങനെയല്ലേ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ പ്രതീക്ഷയും അപേക്ഷയും. ആ ഒരുവൻ യേശു ക്രിസ്തുവിനെ മേലല്ലാതെ മറ്റൊരു ചിന്തയും നമുക്കില്ല. അവന്റെ നീതിയിന്മേൽ മാത്രം നാം നിലകൊള്ളുന്നു. അവന്റെ നീതി വചനത്തിലാകുന്നു. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ഇപ്പോഴും സ്വയം സമർത്ഥിച്ചു കാണിക്കുന്നു. ജയം പ്രാപിക്കുന്നത് എങ്ങനെ? വചനത്തെ എടുത്തുകൊണ്ട്, ആ വാഗ്ദാനത്തെ വിനയത്തോടെ എടുത്തുകൊണ്ട്, താഴ്മയോടെ നടന്ന്. ഈ പവിത്രമായ കുരിശിനെ ഞാൻ വഹിക്കും. എന്നെ മരണം സ്വതന്ത്രമാക്കുവോളം പിന്നെ ഒരു കിരീടം ധരിക്കാൻ ഞാൻ വീട്ടിലേക്ക് പോകും. കാരണം ആ കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾക്കെന്നെ സമുദ്രത്തിൽ അടക്കം ചെയ്യാം. എന്നാൽ ആ കാഹളം എന്നെ ഉണർത്തും. ശരിയാണ്, ഒരു നാൾ ഞാൻ വീട്ടിലേക്ക് പോകും. ആമേൻ. അതുവരെയും ഞാൻ ഞരങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആമേൻ. ഈ കുരിശിനെ വഹിക്കുന്നു. എന്റെ കണ്ണ് ജനങ്ങളുടെ മേലല്ല, ദൂരത്തുള്ള കാൽവരിയിൽ വെക്കുന്നു. അവനായിരുന്നു എന്റെ ഉദാഹരണം. അത് എങ്ങനെ ചെയ്യണമെന്ന് അവൻ എനിക്ക് കാട്ടിത്തന്നു. അവന്റെ ഉദാഹരണം ദിവസം തോറും നാം അതിനെ ആനന്ദത്തോടെ പിന്തുടരും. പാതയിലെ ഓരോ കാൽവയ്പിലും ഞാൻ യേശുവിനെ പിന്തുടരുന്നു. പാതയിലെ ഓരോ കാൽവയ്പിലും ഞാൻ യേശുവിനെ പിന്തുടരുന്നു. നിങ്ങളും അത് ഇഷ്ടപ്പെടുന്നില്ലേ? ഓ, ദിനം തോറും പാതയിലെ ഓരോ കാൽവയ്പിലും എങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇപ്പോൾ ഒരു മണിക്കൂറും 15 മിനിറ്റും എടുത്ത് എങ്ങനെയാണ് ജയം പ്രാപിക്കേണ്ടതെന്ന് നിന്റെ വചനമെടുത്ത് ജനങ്ങൾക്ക് വിവരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നീ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. നീ ഞങ്ങളോട് പറയുക മാത്രമല്ല, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നീ ഞങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്തു. നീ ഞങ്ങളെ നയിച്ചു. അതെങ്ങനെ ചെയ്യണമെന്ന് നീ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. വചനത്തെ ഞങ്ങളുടെ ഉള്ളിലെടുത്തുകൊണ്ട് ആ വചനത്തെ തന്നെ പിടിച്ചുകൊള്ളും എന്ന് ഞങ്ങൾ തീർച്ചയാക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നു, ഓരോ പരീക്ഷയിലും താഴ്മയോടെ എളിമയോടെ നടക്കുക. അപ്പോൾ നിന്നിലൂടെ ഞങ്ങളുടെ ശത്രുവിനെ മുന്നമേ ജയം പ്രാപിച്ച നിന്റെ ശക്തിയിലൂടെ ഞങ്ങൾ ജയം പ്രാപിക്കും. ഞങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം അതിനെ വിശ്വസിച്ചും കൊണ്ട് ഞങ്ങളുടെ തിരിച്ചറിയടയാളമായ പരിശുദ്ധാത്മാവിനാൽ സാത്താന് നീങ്ങിപ്പോകേണ്ടതുണ്ട് എന്ന വിശ്വാസത്താൽ താഴ്മയോടെ നടക്കുക എന്നതാകുന്നു. ഇവിടെ ഇതാ തൂവാലകൾ കിടക്കുന്നു. അവ രോഗികളായ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. കർത്താവെ, അവർ ആവശ്യക്കാരാകുന്നു. ഈ നീക്കം വന്നുകൂടാത്ത വചനത്തിൽ നിന്നും അവർ പൗലോസിന്റെ മേൽ നിന്നും ഉത്തരീയങ്ങളും തൂവാലകളും എടുത്തുകൊണ്ടുപോയി എന്ന ഭാഗം വായിച്ചിരിക്കുന്നു. അവയെ അവർ രോഗികളെ മേലിട്ടു. അവരിൽ നിന്നും പിശാചുക്കൾ പുറപ്പെട്ടു പോകുകയും മഹത്തായ അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്നും നീ അതേ കർത്താവായ യേശുക്രിസ്തു തന്നെ. പൗലോസ് ഈ വചനം പ്രസംഗിച്ചു. ഈ വചനമെഴുതി. ഇതേ വചനം തന്നെ ഞങ്ങളും പിൻപറ്റാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ പഴയ നിയമത്തെ എടുത്തു, അതിനെ മാതൃകയ്ക്കൊപ്പിച്ച് ക്രമീകരിക്കുകയും മുഴുവൻ പഴയ നിയമവും സമ്പൂർണമായും പുതിയ നിയമത്തെ മാതൃകയാക്കുന്നു എന്ന് കാണിക്കുകയും ചെയ്തു. ഓ കർത്താവേ, ആ ഉദാഹരണത്തെ ഞങ്ങൾ പിൻപറ്റാനിടയാകട്ടെ. അവൻ ചെയ്തതിലൂടെ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ കാണുന്നു. ആ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവർ പോകേണ്ടതുണ്ടായിരുന്നു എന്ന് ഇന്നു രാവിലെ നേരം ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർ അവനോടൊപ്പം പോയി. മാത്രമല്ല കർത്താവെ, അവൻ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ഞങ്ങളും അവനോടൊപ്പം പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. ആ ദിവസം മണവാട്ടി കടന്നുപോയി ആ എബ്രായരുടെ കൂട്ടിനൊപ്പം ചേരുകയും ഒത്തൊരുമിച്ച് മഹത്വത്തിൽ ഒരു കല്യാണ സദ്യ ഉണ്ടാകുകയും ചെയ്യും. അവർ കാത്തിരിക്കുകയാണ്. നിന്റെ ദയയും കൃപയും ഞങ്ങളുടെ മേൽ ആകേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയം പ്രാപിച്ചവർ, കർത്താവെ, ജയം പ്രാപിച്ചവരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ജയിപ്പിക്കണമേ. കർത്താവ യേശുവേ, നീ ലോകത്തെ ജയിച്ചടക്കി ഓരോ പാപത്തെയും വശത്താക്കി ഞങ്ങളെ വളരെ വേഗത്തിൽ ചുറ്റി വളഞ്ഞു കളയുന്ന ആ ഭാരങ്ങളെല്ലാം വശത്തേക്കിട്ട് ഞങ്ങളുടെ മുന്നിലിട്ടിരിക്കുന്ന ഓട്ടത്തെ വളരെ ക്ഷമയോടെ ഓടിത്തീർക്കാൻ ഇന്നു രാവിലെ നേരം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എബ്രായരുടെ പുസ്തകത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു, അതായത് സകല ഭാരവും ഞങ്ങൾ വശത്തേക്കിടണം. അത് 12-ാം അധ്യായത്തിലാണ് അവനിത് പറഞ്ഞിരിക്കുന്നത്. മുന്നിലേക്ക് പോകുന്നവർക്കും മുന്നിലേക്ക് പോകാത്തവർക്കും വേണ്ടി, ശീതോഷ്ണവാന്മാരായി പിൻപറ്റുന്നവർക്കും അവിടെ പിന്നിലായി അവൻ മുന്നമേ തന്നെ ഒരു ഉദാഹരണം കാട്ടിയിരിക്കുന്നു. മുൻനിരയിൽ നിന്നുകൊണ്ട് പിൻപറ്റുന്നവർക്കും ശുഷ്കാന്തിയില്ലാതെ പുറകിലായിരിക്കുന്നവർക്കും എല്ലാവർക്കും അവൻ ഉദാഹരണം കാണിച്ചിരിക്കുന്നു. പിന്നെ അവൻ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ആകയാൽ നമുക്ക് ഭാരങ്ങളെ വശത്തേക്കിട്ട് നമ്മെ ജരിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളെയും നമുക്ക് വശത്തേക്കിട്ട് അവനിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ നമുക്ക് ഉദാഹരണം നൽകിയവനെ നോക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടത്തെ ക്ഷമയോടെ ഓടാം. അതിന്ന് രാവിലെ നേരം ഞങ്ങൾ ചെയ്യുന്നു പിതാവേ. ഇപ്പോൾ നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് ഇപ്പോൾ വളരെ നന്നായി ശരിക്കും നന്നായി പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് ശരിക്കും അഗാധമായി ആത്മാർത്ഥമുള്ളവരായിരിക്കാം. ഇതിനെ അങ്ങനെ എടുത്ത് വെറുതെയാണ് നിങ്ങളത് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ നിങ്ങൾ തന്നെ പരിശോധിക്കൂ. ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുന്ന നേരം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുക. എന്നെ പരിശോധിക്കണം കർത്താവെ, എന്നെ ശോധന ചെയ്യണം. ഒരു തിന്മയെങ്കിലും എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവെ, ഞാൻ തല കുമ്പിട്ട് നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് നിന്റെ അൾത്താരയിൽ ഇപ്പോൾ തന്നെ ഞാൻ അതിനെറിഞ്ഞു കളയാനിടയാകട്ടെ. ഞാനതിനെ ഇപ്പോൾ തന്നെ അതിനെ നിലത്തിട്ടിട്ട് എന്റെ കാൽ അതിന്മേൽ ചവിട്ടുന്നു. ഞാൻ നടന്നകലുമ്പോൾ അതവിടെ തന്നെ കിടക്കും. നിന്റെ രക്തത്തിന്റെ ശക്തി അതിനെ ദഹിപ്പിക്കും. ഞാനൊരു ജയം പ്രാപിച്ചവനായി തീരാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിലത് എന്നിലുണ്ട്. ഇന്ന് രാവിലെ നേരം ഞാൻ ജയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നാൽ എനിക്ക് സാധിക്കും. നിന്റെ വചനത്താൽ എന്നോടത് പറയപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയും അതിന്റെ മേൽ എന്റെ കാലുകളെ വെക്കുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ നേരം ഞാൻ ഈ കെട്ടിടത്തു നിന്നും കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വിളിച്ചിട്ടിരിക്കുന്ന പാത്രത്തിൽ അതിനിട്ടു എന്നറിയാനിടയാകട്ടെ. അതൊരിക്കലും ഇനി ഓർമ്മയിൽ വരാനിടയാകട്ടെ. ഞാൻ അതിനെ ഇപ്പോൾ തന്നെ ഏറ്റുപറയുകയും കൃപയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളടച്ചും നമ്മുടെ തലകളെ കുമ്പിട്ടും കൊണ്ട് നിൽക്കുമ്പോൾ പ്രാണന്റെ വാതിലായ നമ്മുടെ ഹൃദയങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ വശത്തേക്കിടാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും എന്തിന്റെ എങ്കിലും മേൽ ജയം പ്രാപിക്കാനുണ്ടോ? നിങ്ങൾ ഇന്നു രാവിലെ വളരെ കഠിനമായി പരിശ്രമിച്ചിട്ടും നിങ്ങൾ അതിനെ വിട്ടുകളയാനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ ചെയ്തതിനെ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു. ഞാൻ എന്റെ കൈവർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവെ, ഞാൻ ജയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക കാര്യം എന്നെ ശല്യപ്പെടുത്തുന്നു. കർത്താവായ ശിവേ, നീ ആ കൈകളെ കാണുന്നു. ഇപ്പോൾ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെ ഇടയിൽ നിൽക്കുന്ന നിന്റെ ദാസനായി എന്നെയും ഈ ജനങ്ങളെയും ശല്യപ്പെടുന്ന സകലത്തെയും ഞാൻ കുറ്റം വിധിക്കുന്നു. സ്വതന്ത്രരായി ജയം പ്രാപിച്ചവരായി ഇന്ന് രാവിലെ നേരം ഇവിടെ ദൈവത്തിന്റെ അൽത്താരയിൽ നിന്നും സകലത് ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് നടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതിന് അത് ഞാൻ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. ഞങ്ങളുടെ സഹോദരിമാർക്ക് ആ കൃപ മുന്നേ ലഭിച്ചിട്ടില്ലെങ്കിൽ കർത്താവെ, അതിപ്പോൾ നൽകാനിടയാകണമേ. ഞങ്ങളുടെ സഹോദരന്മാർക്ക് ആ കൃപ ലഭിച്ചിട്ടില്ലെങ്കിൽ അതിപ്പോൾ നൽകാനിടയാകണമേ. ധാർഷ്യത്തിന് പകരമായി അമ്മ തന്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് പോലെ വിനയത്തോടെ ചെയ്യണമേ. അവൾ ചിട്ടപ്പെടുത്താൻ അവൾ അറിയുന്നു. കുഞ്ഞുങ്ങളുടെ ടീച്ചർ അവളാകുന്നു. അവളുടെ ജീവിതം ഒരു ഉദാഹരണമായിരിക്കും. ഡാഡി അമ്മയ്ക്കൊരു ഉദാഹരണമാകുന്നു, കാരണം അവൻ വീട്ടിന്റെ തലവനാകുന്നു. അമ്മ അവനെ ചുറ്റിനും എല്ലായിടത്തുമായി ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ ഇനിമേലത് ചെയ്യാതിരിക്കട്ടെ. അവളെ അവൻ നിലത്തെ ഒരു ചവിട്ടി പോലെ ഉപയോഗിക്കുന്നെങ്കിൽ അതിനി ഒരിക്കലും ചെയ്യാതിരിക്കട്ടെ. അവൾ ഒരു സഹായിയാകുന്നു. ഇതനുവദിക്കണം കർത്താവെ. ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഈ വക കാര്യങ്ങളെല്ലാം ദൂരമാക്കണമേ കർത്താവെ. അതിന്റെ അവസാനത്തിൽ ആ ശരിയായ വഴിയിൽ ഞങ്ങളുടെ മുന്നിൽ ജീവിതത്തിന്റെ ആ സമയത്തിലേക്ക് ഞങ്ങൾ വരേണ്ടതുണ്ടെന്നറിഞ്ഞിട്ട് പിതാവെ, ഞങ്ങളെ തന്നെ ഏകാഗ്രമാക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശത്തിന് ശേഷം ഞങ്ങൾ ഈ അവസരത്തെ എടുക്കുന്നു. ഞങ്ങളെ കടന്നു വരാൻ ക്ഷണിച്ചിരിക്കുന്നതിനാൽ കർത്താവെ, ഞങ്ങൾ ഈ അവസരമെടുക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ ചിന്താകുലങ്ങളെ അവന്റെ മേലിടുക. കർത്താവെ, നീ കരുതുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞങ്ങൾക്കായി മരിക്കുവോളം നീ കരുതി. നീ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നറിയുവാൻ തക്കവണ്ണം അത് സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പുതുതായി നിറയ്ക്കണമേ. ഒരിക്കൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന മലിനതയെയും അഴുക്കിനെയും കഴിഞ്ഞുപോയ സകലത്തെയും മറന്നുകൊണ്ട് ഉത്കൃഷ്ടമായി നടക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴേണ്ടയാകട്ടെ. ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്ന പരമവളിയുടെ വിരുദ്ധിലേക്ക്, അവിടെ ഞങ്ങളുടെ വെളിച്ചങ്ങൾ വിനയത്താലും മാധുര്യത്താലും പ്രകാശിക്കാനിടയായിട്ട് കടന്നു പോകുന്ന ഓരോരുത്തരും ആ മലമേൽ ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നു എന്ന് പറയാനിടയാകട്ടെ. ആ വ്യക്തി, ആ സ്ത്രീ, ആ മനുഷ്യൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട പൂവാകട്ടെ. അവർ അത്രയേറെ മാധുര്യവും അത്രയും ദയുള്ളവരായിരുന്നിട്ട് എല്ലായ്പ്പോഴും സ്നേഹിക്കാനും മധുരിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമായിരിക്കട്ടെ. ഇത് അനുവദിക്കണം പിതാവേ. ഞങ്ങൾ കാരമുള്ളവരായി ഭൂമിക്ക് ദാഹിക്കട്ടെ. ഇതനുവദിക്കണം പിതാവേ. ലോകത്തിന്മേലും ഈ ജീവിതത്തിന്റെ കാര്യങ്ങളുടെ മേലും ജയം പ്രാപിക്കാനിടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. എനിക്ക് കഴിയും. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൈകൾ ഉയർത്താം. രക്ഷകൻ എന്ത് വിളിക്കുന്നു? ചേരലൊന്നും പുറത്തു വരിക. മേലായ ഒരു ജീവിതം നിങ്ങളിൽ എന്തോ ഒന്ന് നിങ്ങളെ ആ വിധത്തിൽ വലിക്കുന്നു. അതെന്താകുന്നു? അത് അവനാകുന്നു. ചെളിയുടെ കീഴിലായി ചെറിയ പൂക്കൾ, അവിടെ വെച്ച് തന്നെ നിങ്ങളിൽ ജീവനുണ്ടായിരുന്നിട്ട് നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരുന്നു. അതാണ് നിങ്ങളെ വിളിക്കുന്നത്. ചെളിയിൽ നിന്നും പുറത്തേക്ക് മുകളിലേക്ക് വരിക. പിന്തുടരുക, പിന്തുടരുക. ഇപ്പോൾ നിങ്ങൾ അർത്ഥമാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. അവൻ എന്നെ നയിക്കുന്നിടത്തേക്ക് ഞാൻ പിന്തുടരും. ഇപ്പോൾ നിങ്ങളത്തിന് സമർപ്പിക്കുക. ഇപ്പോൾ അത് അർത്ഥമാക്കുക. അവൻ എന്നെ ഇവിടേക്ക് നയിച്ചാലും ഞാൻ പിന്തുടരും. അവൻ എന്നെ ഇവിടേക്ക് നയിച്ചാലും ഞാൻ പിന്തുടരും. അവനോടൊപ്പം എല്ലാ വഴിയിലും ഞാൻ അവനോടൊപ്പം പോകും. അവൻ എന്നെ നയിക്കുന്നിടത്തേക്ക് ഞാൻ ഇപ്പോൾ വളരെ മാധുര്യതയോടെ ഓർക്കൂ, നിങ്ങളെ സ്വയം അവിടെ ഇടുക. അവൻ നയിക്കുന്നിടത്തേക്ക്, കർത്താവേ ഞാൻ അതിനെ ഇവിടെ ഇടുന്നു. ഇപ്പോൾ മുതൽ ഞാൻ നിന്നെ പിന്തുടരാൻ പോകുന്നു. ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. എന്നെ എവിടേക്ക് നയിച്ചാലും ഓർക്കൂ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വാക്കിനേക്കാൾ അധികം സാക്ഷീകരിക്കുന്നു. നിങ്ങളെന്ത് പറയുന്നു എന്നതിനേക്കാൾ അധികം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് തെളിയിക്കുന്നു. അവനോടൊപ്പം പോകുക, അവനോടൊപ്പം വഴിയിലെവിടേക്ക്, എല്ലാ വഴിയിലും. ഇപ്പോൾ തന്നെ വളരെ ആത്മാർത്ഥതയോടെ ആഴത്തിൽ നിങ്ങളുടെ മുഴുവൃദയത്തോടും നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക. പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന അവസാന സമയം ഇതാണെങ്കിൽ എന്താകും? ഒരു പക്ഷേ ഇതാകാം. ഞാൻ ആശിക്കുന്നില്ല, ഒരു പക്ഷേ ഇതാകാം. എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ വളരെ തീർച്ചയാക്കുക, വളരെ തീർച്ചയാക്കുക. ഓർക്കൂ, ഒരു നാൾ വാതിലടയും, അപ്പോൾ അതെല്ലാം അവസാനിച്ചിരിക്കും. യാചിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും. അവൻ നിങ്ങൾക്ക് ചെയ്തതെല്ലാം, അവൻ നിങ്ങൾക്കായി നൽകിയ എല്ലാ മഹത്വത്തെയും കുറിച്ച് അല്പം ചിന്തിച്ചു നോക്കുവിൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. നീ എന്റെ ജയാളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്നോട് ചേർന്ന് നടക്കുകയാണ് കർത്താവേ. ഞാൻ നിന്നോട് ചേർന്നിരിക്കാനും നീ പോകുന്നിടത്തെല്ലാം പോകാനും അവിടെ ഉണ്ടായിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും കർത്താവിന് കൂടെയായിരിക്കും എന്ന് പിതാവേ നീ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ അവൻ ഞങ്ങളോടൊപ്പം നടക്കുമ്പോൾ ഞങ്ങൾക്ക് അവന്റെ ഒരു അപൂർണമായ ദർശനമേ കിട്ടുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ അന്ന് അവൻ ഞങ്ങളുടെയിലാകുന്നു എന്നത് അത് എന്തൊരു മഹത്തായ കാര്യമായിരിക്കും. ഞങ്ങൾ അവനോടൊപ്പം എന്നേക്കുമായിരിക്കും എന്നത് എന്തായിരിക്കും? ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അത്രമാത്രം സന്തോഷിച്ചിട്ട് ഞങ്ങൾക്കൊരു കുതിര സവാരിക്കും, ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോകാനും, ഞങ്ങൾക്ക് വേട്ടയാടാനും മീൻ പിടിക്കാനും, ആനന്ദങ്ങൾക്കായി ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യാനും കഴിയും. എന്നാൽ ഓ ആലയം തുറക്കുമ്പോൾ നോക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ സന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. അത് എല്ലാ കാര്യങ്ങൾക്കും മേലായ കാര്യമാകുന്നു. മാത്രമല്ല, അവൻ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതും ഓർക്കുന്നു. എന്നേക്കും കർത്താവിനോട് കൂടിയിരിക്കും. അവന്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം ഇരിക്കുകയും എന്നേക്കും അവനോടൊപ്പം ആയിരിക്കുകയും ചെയ്യും. ഓ ദൈവമേ, ഞങ്ങൾ താഴ്മയോടെ കുമ്പിട്ട തലകളുമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. സകല ക്ലേശവും സകലതും ഇപ്പോൾ തന്നെ നിങ്ങളെ വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇപ്പോൾ തന്നെ അതിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാൻ കഴിയും. നിങ്ങളത് ചെയ്യുമെങ്കിൽ കൈകൾ ഉയർത്തി പറയൂ, ദൈവകൃപയാൽ ഞാൻ ഈ പരിശോധനയെ നിലത്തിടുന്നു. ഞാൻ ഇനിമേൽ ഇതുമായി മല്ലിടില്ല. ഇപ്പോൾ തന്നെ ഞാൻ അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങുന്നു. ബ്രദർ ബ്രാഹാം, ഞാൻ പൊരുതി, ഞാൻ പുകവലിക്കുന്ന ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. എന്റെ തലമുടി വളർത്താൻ ഞാൻ ശ്രമിച്ചു നോക്കി. ഞാൻ ഇത് ചെയ്യാൻ ശ്രമിച്ചു, ഞാൻ ചെയ്തു. ഞാൻ അത്രയേറെ കഠിനമായി പരിശ്രമിച്ചു ബ്രദർ ബ്രാഹാം, എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഇനിമേൽ ഒരിക്കലും അതിനായി ശ്രമിക്കരുത്. അവന്റെ കയ്യിൽ പിടുത്തം മാത്രം ഇട്ടുകൊണ്ട് പറയുക, പിതാവേ കൈയുറയ്ക്കുള്ളിൽ നീ എന്റെ കൈ ഇട്ടു തരിക. കാണണോ, ഞാൻ എന്റെ കൈ നിനക്ക് തരാൻ പോകുന്നു. നിന്നെ നോക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കാൻ പോകുന്നു കർത്താവേ. അത് സംഭവിക്കും. അത് നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയെ പോലെ വസ്ത്രം ഉടുപ്പിക്കും. നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരും. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ കാണുവോളം ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോടൊപ്പമായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങളെന്റെ സുവിശേഷത്തിന്റെ കുഞ്ഞുങ്ങളാകുന്നു. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു. പിരിച്ചുവിടുന്നതിനായി ഞാൻ നിങ്ങളുടെ പാസ്റ്റർ സോറൻ ഓർമ്മ നേവലയെ നിങ്ങൾക്ക് തിരികെ തരുന്നു.